السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. وبعد، فيقول الإمام الحافظ أبو الحسين مسلم بن الحجاج القشيري النيسابوري رحمه الله رحمة واسعة في صحيحه: حدثنا محمد ابن المثنى ومحمد بن حاتم قال حدثنا معاذ بن معاذ قال حدثنا ابن عون عن محمد قال قال جندب: جئت يوم الجرعة فإذا رجل جالس، فقلت: ليهراقن اليوم هاهنا دماء. فقال ذاك الرجل: كلا والله. قلت: بلى والله. قال: كلا والله. قلت: بلى والله. قال: كلا والله، إنه لحديث رسول الله صلى الله عليه وآله وصحبه وسلم. حدثني، قلت: بئس الجليس لي أنت منذ اليوم، تسمعني أخالفك وقد سمعته من رسول الله صلى الله عليه وسلم، فلا تنهاني. ثم قلت: ما هذا الغضب؟ فأقبلت علي وأسأله، فإذا الرجل حذيفة. سهودر ماري، باب في الفتنة التي تموج كموج البحر. ഈ അധ്യായമാണ് റമദാനിൽ അവസാനം നമ്മൾ ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ നിന്ന് കിതാബുൽ ഫിതൻ വഅശറാത്തു സാഅ എന്ന അധ്യായത്തിൽ നിന്ന് വായിച്ച് അവസാനിപ്പിച്ചിട്ടുള്ളത് ഇവിടെയാണ്. ഈ അധ്യായത്തിലെ അവസാനത്തെ ഹദീസാണ് നമുക്ക് ഇനി വായിച്ചു നോക്കാനുള്ളത്. മുസ്ലിമിന് ഈ ഹദീസ് നൽകുന്നത് രണ്ട് അദ്ദേഹത്തിന്റെ രണ്ട് ഷെയ്ഖുമാരാണ്. ഒന്ന് മുഹമ്മദ് ഇബ്നുൽ മുസന്ന, മറ്റൊന്ന് മുഹമ്മദ് ഇബ്നു ഹാത്തിം. രണ്ടുപേരും മുആദ്ഹ് ഇബ്നു മുആദിൽ നിന്നാണ് അവർക്ക് കിട്ടുന്നത്. അദ്ദേഹത്തിന് ഇബ്നു അഉനിൽ നിന്ന്, അദ്ദേഹത്തിന് മുഹമ്മദിൽ നിന്ന്, അദ്ദേഹത്തിന് ജുന്ദുബിൽ നിന്ന്. ഖാല, അദ്ദേഹം പറഞ്ഞു: ജിഉതു യൗമൽ ജറഅഹ്. യൗമുൽ ജറഅഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ദിവസമുണ്ട് ഇസ്ലാമിക ചരിത്രത്തിലെ. അറിയപ്പെട്ട ഒരു ദിവസമാണ് യൗമുൽ ജറഅഹ്. അത് യൗമുൽ ജറഅഹ് ഏതാണ് എന്ന കാര്യം വളരെ വ്യക്തമായി തന്റെ ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. ഹിജ്റ വർഷം 34-നാണത്. ഹിജ്റ വർഷം 34-നാണ്, 34-ലാണ് ഈ സംഭവം നടക്കുന്നത്. ജറഅത്ത് എന്ന് പറയുന്നത് മക്കാനുൻ മുഷ്രിഫുൻ ഖരീബുൻ മിനൽ കൂഫ, അല്പം ഒരു ഉയർന്ന പ്രദേശമാണ്, ഒരു സ്ഥലത്തിന്റെ പേരാണ് ജറഅ, അല്പം ഉയർന്നു നിൽക്കുന്ന പ്രദേശമാണ്, കൂഫ പട്ടണത്തോട് അടുത്ത് നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ ഹിജ്റ വർഷം 34-ന് ഒരു സംഭവം നടക്കണ്ടായി. അന്ന് ആരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? മഹാനായ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഖലീഫയായി മുസ്ലിം ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആ സന്ദർഭത്തിൽ തകാതബൽ മുൻഹരിഫൂന അൻ ത്വാഅത്തി ഉസ്മാൻ ഫിൽ അഖ്ത്വാർ വസാറു അലാ വുലാതിഹിം. വിവിധ പ്രദേശങ്ങളിലുള്ള അഹ്ലു സുന്നത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്ന ഖവാരിജുകളായിട്ടുള്ള ആളുകൾ, അവര് അതത് നാടുകളിലുണ്ടായിരുന്ന ഗവർണർമാർക്കെതിരിൽ, വാലിമാർക്കെതിരിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിയമിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ വാലിമാർക്കെതിരിൽ വിപ്ലവം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിപ്ലവം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ള ആളുകളിൽ ഭൂരിഭാഗം ആളുകളും അവര് കൂഫക്കാരായിരുന്നു. ആ കൂഫക്കാരായ ആളുകൾ അന്നത്തെ കൂഫയിലുള്ള ഗവർണർ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിശ്ചയിച്ചിട്ടുള്ള ഗവർണർ സഈദ് ഇബ്നുൽ ആസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, സഈദ് ഇബ്നുൽ ആസ്. അദ്ദേഹത്തിനെതിരിൽ അവർ വിപ്ലവം ഉണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം മാത്രം, ആ കൂഫക്കാർ മാത്രമല്ല, അതുപോലെ പല നാടുകളിൽ നിന്നും ഈ ഖവാരിജുകളായ ആളുകൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അടുക്കലേക്ക് ദൂതന്മാരയച്ചു. ആ ദൂതന്മാര് ചെന്നുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട് പരാതി പറയാൻ തുടങ്ങി. നിങ്ങൾ നിയമിച്ചിരിക്കുന്ന ഗവർണർ, അദ്ദേഹം അക്രമിയാണ്, അദ്ദേഹം വാലിമാണ്, അദ്ദേഹത്തെ പറ്റി ഇല്ലാത്ത, നീതി ചെയ്യാത്ത വ്യക്തിയാണ്, അദ്ദേഹം സ്വജനപക്ഷപാതിത്വം കാണിക്കുന്നവനാണ്, അദ്ദേഹം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച് പരാതി ഉന്നയിക്കാൻ തുടങ്ങി. എന്നുമാത്രമല്ല, പരാതി ഉന്നയിക്കുക മാത്രമല്ല, പിന്നീട് ഉമറാക്കളെ കുറിച്ചുള്ള സംസാരം അവസാനിപ്പിച്ച് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പോലും അവർ അധിക്ഷേപം ഉന്നയിക്കാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഈ ഗവർണർമാരെയൊക്കെ വിളിച്ചു വരുത്തി. മുആവിയയെ ഷാമിൽ നിന്ന് വിളിച്ചു വരുത്തി, അംറു ഇബ്നുൽ ആസിനെ വിളിച്ചു വരുത്തി, കൂഫയിലുണ്ടായിരുന്ന ഗവർണർ സഈദ് ഇബ്നുൽ ആസിനെ വിളിച്ചു വരുത്തി. അങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് കാര്യം ചർച്ച ചെയ്തു. ചർച്ച ചെയ്തപ്പോൾ അവർ ചെയ്യുന്ന ഒരു അതിക്രമത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നങ്ങളുടെ പേരിലോ അല്ല ഈ കലാപകാരികൾ കലാപത്തിന്റെ മുതിരുന്നത്, അവര് നിലവിലുള്ള ഭരണാധികാരിക്കെതിരിൽ വിപ്ലവമുണ്ടാക്കുക എന്ന് പറയുന്നത് അതൊരു രോഗമാണ്, ഹൃദയത്തിലുള്ള രോഗം. അതാണ് ഖവാരിജുകളുടെ ഏറ്റവും വലിയ പ്രശ്നവും. ആരാണോ ഭരിക്കുന്നത്, ആ ഭരണകർത്താവിനെതിരിൽ നാവുകൊണ്ടും വാളുകൊണ്ടും അവർ വിപ്ലവമുണ്ടാക്കും, അതിന്റെ ഭാഗമാണെന്നും. അതിനാൽ അവരീ പറയുന്നതിൽ ഒട്ടും കഴമ്പില്ലാത്തതിന്റെ പേരിൽ ഒരു ഗവർണറെയും മാറ്റി നിശ്ചയിക്കേണ്ടതില്ല, മാറ്റി നിശ്ചയിക്കേണ്ടതില്ല. ഈ കലാപമുണ്ടാക്കാൻ മുതിരുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ അവരെ ഒന്ന് മെരുക്കിയെടുക്കുകയും, എന്നിട്ട് പല സ്ഥലങ്ങളിലും യുദ്ധം നടക്കുന്നുണ്ട്, ആ യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് യോദ്ധാക്കളായിട്ട് അവരെ നമുക്ക് തിരിച്ചുവിടുകയും ചെയ്യാം എന്നൊരു തീരുമാനമെടുത്ത് ഗവർണർമാരൊക്കെ അവരെ നിശ്ചയിച്ചിട്ടുള്ള പട്ടണങ്ങളിലേക്ക്, നാടുകളിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ സഈദ് ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം കൂഫയിലുമെത്തി. അദ്ദേഹം കൂഫയിലെത്തിയപ്പോൾ മറ്റുള്ള ഗവർണർമാരൊക്കെ അവരുടെ സ്ഥലത്തെത്തിയപ്പോൾ തൽക്കാലം അവരൊന്ന് അടങ്ങി. എന്നാൽ കൂഫയിലുള്ള ആളുകൾ, അവർക്ക് അടക്കം വന്നില്ല. അവർ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, സഈദ് ഇബ്നുൽ ആസിനെ ഞങ്ങൾ സ്വീകരിക്കില്ല, സഈദ് ഇബ്നുൽ ആസിനെ ഞങ്ങൾ സ്വീകരിക്കില്ല. അവർ ആയുധമേന്തി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു നിശ്ചയിച്ചിട്ടുള്ള സഈദ് ഇബ്നുൽ ആസിനെ ഞങ്ങൾ ഇനി സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് പറയുകയും അവർ ആയുധമേന്തുകയും ചെയ്തു. അദ്ദേഹത്തെ കൂഫയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നായി. സഈദ് ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ഈ സ്ഥിതിവിശേഷം കണ്ടപ്പോൾ അദ്ദേഹം മദീനയിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ മദീനയിലേക്ക് തിരിച്ചു പോയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി വേറെ ആരെയെങ്കിലും അവിടെ ഗവർണറായി നിശ്ചയിച്ചാൽ നന്നായിരുന്നു. അവർ എനിക്കെതിരിൽ ഇങ്ങനെ കടുത്ത ആരോപണം ഉന്നയിക്കുകയും ആയുധമേന്തുകയും ചെയ്തു ഫിത്തിന ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആ ഫിത്തിന തൽക്കാലം അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ അവിടുത്തെ ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നു, എന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സഈദ് ഇബ്നുൽ ആസ് തിരിച്ചുപോയി. വേറെ ഒരാളെ അവിടെ ഗവർണറായി നിശ്ചയിച്ചു കൊടുത്തു. തൽക്കാലത്തേക്ക് ആ ഫിത്തിന ഒതുങ്ങുകയും ചെയ്തു. പിന്നെ അത് രണ്ടാമത് തിരിച്ചു വന്നു. ഈ ആളുകളൊക്കെ പാടെ കൂടി മദീനയിലേക്ക് വന്നു. അങ്ങനെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കൊല ഉണ്ടാകുന്നത്. അത് നമുക്കറിയാവുന്ന ചരിത്രമാണ്. ഈ സംഭവം നടക്കുന്ന സമയമാണ്, ആ സംഭവം നടക്കുമ്പോൾ അഥവാ സഈദ് ഇബ്നുൽ ആസ്, മുആവിയ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അംറു ഇബ്നുൽ ആസ് ഇങ്ങനെ തുടങ്ങി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിയമിച്ചിട്ടുള്ള ഗവർണർമാരെല്ലാം മദീനയിൽ വെച്ച് കൂടിയാലോചിച്ച് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോകാനും കാര്യങ്ങൾ ഫിത്നയുണ്ടാകാതെ നിയന്ത്രിക്കാനുമുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം തിരിച്ച് ഓരോരുത്തരും വരികയാണ്. വരുന്ന സമയത്ത് സഈദ് ഇബ്നുൽ ആസ് കൂഫയിലേക്ക് എത്താൻ പോകുമ്പോൾ ഞങ്ങളിവിടെ കലാപമുണ്ടാക്കും, അദ്ദേഹത്തെ കൂഫയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഖവാരിജുകൾ ആയുധമെടുത്ത് പുറത്തേക്കിറങ്ങിയ സമയമാണ്. ആ ദിവസമാണ് യൗമുൽ ജറഅഹ്. ഇപ്പൊ യൗമുൽ ജറഅഹ് എന്താണ് കിട്ടി? ജറഅഹ് എന്നുള്ളത് ഒരു സ്ഥലത്തിന്റെ പേരാണ്. അവിടെയാണ് ഇവരെല്ലാവരും സമ്മേളിച്ചത്, ഈ കലാപകാരികളായ ഖവാരിജുകൾ സമ്മേളിച്ചത്. അവര് ആയുധങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് വന്നത്. സഈദ് ഇബ്നുൽ ആസ് അദ്ദേഹം ഇനി ഒരിക്കലും കൂഫയിലേക്ക് വരണ്ട, തിരിച്ചു വരണ്ട, അദ്ദേഹം വരുന്നു പക്ഷെ അദ്ദേഹത്തെ ഞങ്ങൾ സ്വീകരിക്കില്ല, ഞങ്ങൾ കലാപം ഉയർത്തും അദ്ദേഹത്തിനെതിരിൽ. അങ്ങനെ ആയുധമേന്തി വന്ന് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജറഅയിൽ. ഇത് മനസ്സിലാക്കുക. ആ ദിവസം, ഇത് നടന്ന വർഷം ഹിജ്റ 34. ഇനി ഹദീസിലേക്ക് പോകാം. ജുന്ദുബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ജിഅ്തു യൗമൽ ജറഅഹ്, ഞാൻ ഈ യൗമുൽ ജറഅയിൽ കലാപകാരികൾ സഈദ് ഇബ്നുൽ ആസിനെതിരിൽ ആയുധമേന്തി ജറഅഹ് എന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടിയ ആ ദിവസം ഞാൻ വന്നു. ഞാൻ ആ സ്ഥലത്തേക്ക് വരികയാണ്. എന്താ അവിടെ നടക്കുന്നത്? ഫഇദാ റജുലുൻ ജാലിസ്, അപ്പോ അവിടെ ഒരു ബഹുമാന്യനായ വ്യക്തി ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് ആളുകളെല്ലാവരും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൗതുകത്തോടു കൂടി കേൾക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ചുറ്റും ആളുകൾ ഉണ്ട് താനും. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ അരികിലെത്തിയപ്പോൾ ഫഖുൽതു, ഞാൻ പറഞ്ഞു. ആരാ പറയുന്നത്? ജുന്ദുബ് റളിയല്ലാഹു തആല അൻഹു. ലയുഹറാഖന്നൽ യൗമ ഹാഹുനാദിമാ, ഇന്നേ ദിവസം ഇവിടെ ഒരുപാട് രക്തം ചിന്തുക തന്നെ ചെയ്യും. സഹാബിവര്യനായ ജുന്ദുബാണ് പറയുന്നത്, ലയുഹറാഖന്ന, തീർച്ചയായും ചിന്തുക തന്നെ ചെയ്യും. അല്യവും, ഇന്നേ ദിവസം, ദിമാഉൻ, കുറേയധികം രക്തം. ഫഖാല ദാക റജുൽ, ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നിരുന്ന ബഹുമാന്യനായ ആ വ്യക്തി, അദ്ദേഹം ആര് എന്നത് പിന്നെ നമുക്ക് മനസ്സിലാകും. അദ്ദേഹം എന്റെ വാക്ക് കേട്ടപ്പോൾ അദ്ദേഹം പ്രതികരിച്ചു, കല്ല വല്ലാഹ്, അല്ലാഹു തന്നെ സത്യം, ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. ഖുൽതു, അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, ബല, അങ്ങനെയല്ല, വല്ലാഹ്, അള്ളാഹു തന്നെ, ഈ ആളുകളെല്ലാം, ഈ കലാപകാരികൾ ആയുധമേന്തി വന്നതാണ്, ഇത് നല്ല നിരക്ക് പിരിയാനുള്ളതല്ല, രക്തം ചിന്തും എന്ന അർത്ഥത്തിൽ വീണ്ടും അദ്ദേഹം പറഞ്ഞു, ബലാവല്ലാ, അതേ, രക്തം ചിന്തന്നെ ചെയ്യും, അള്ളയാണ് സത്യം. രണ്ടാമത്, അപ്പോൾ ഖാൽ, അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു, കല്ലാവല്ലാ, ഇല്ല, അള്ളാഹു തന്നെ സത്യം, ഇന്ന് രക്തച്ചൊരിച്ചിലുണ്ടാവില്ല. പുൽത്തു, മൂന്നാമതും ജുന്ദുബ് പറയുന്നു, ഞാൻ പറഞ്ഞു, ബലാ വല്ലാ, അതെ അതെ, അള്ളാഹു തന്നെ സത്യം, ഇന്നിത് നല്ല നിലക്ക് പിരിയില്ല, ഇവിടെ രക്തപ്പുഴ ഒഴുകും, രക്തം ചിന്തുക തന്നെ ചെയ്യും. ഖാൽ, അപ്പോൾ അദ്ദേഹം പറയുന്നു, കല്ലാ വല്ലാഹി ഇന്നഹു ലഹദീസു റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്ദസനീഹി, അങ്ങനെയല്ല, അള്ളാഹു തന്നെയാണ് സത്യം, ഇന്ന് രക്തം ചിന്തില്ല. കാരണം ഞാൻ ഈ പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞു. ഞാനിത് പറയുന്നത് ഇന്ന് രക്തച്ചൊരിച്ചിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നത് അത് ഹദീസു റസൂലില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ വൃത്താന്തമാണ്. ഹദ്ദസനീഹി, ആ വൃത്താന്തം, ആ വിവരം, ആ ഹദീസ് നബി എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ഖുൽതു, അത് കേട്ടപ്പോ ജുന്ദുബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ബിഇസൽ ജലീസു ലി അൻത മുൻദുൽ യൗം, നിങ്ങൾ എന്റെ കൂടെ ഇരിക്കുന്ന ഒരു കൂട്ടാളി, എന്റെ കൂടെയുള്ള ഒരു ജലീസ്, കൂടെ ഇരിക്കുന്ന ഒരാൾ, നിങ്ങൾ മോശം, ഇന്നു മുതൽ നിങ്ങൾ മോശമാണല്ലോ ചെയ്തത്. ജുന്ദുബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് പരിഭവപ്പെട്ടു, നിങ്ങൾ മോശപ്പെട്ട ഒരു കൂട്ടാളിയാണല്ലോ ഇന്നു മുതൽ. എന്താ അങ്ങനെ പറയാൻ കാരണം? തസ്മഉനി ഉഖാലിഫുക, ഞാൻ നിങ്ങൾ പറയുന്നതിന് എതിര് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു. എത്ര തവണ ആവർത്തിച്ചു? 3 തവണ ആവർത്തിച്ചു. തസ്മഉനി, നിങ്ങൾ എന്നെ കേൾക്കുന്നു, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു. ഏത് രൂപത്തിൽ? ഉഖാലിഫുക്, നിങ്ങളെ, നിങ്ങൾ പറഞ്ഞതിന് ഞാൻ എതിര് പറയുന്നു. നിങ്ങൾ പറയുന്നു രക്തം ചിന്തില്ല, ഞാൻ അതിന് എതിര് പറയുന്നു രക്തം ചിന്തും എന്ന് ഞാൻ പറയുന്നു. വഖദ് സമിഅ്തഹു, എന്നാൽ നിങ്ങൾ പറയുന്ന ആ കാര്യം അഥവാ രക്തം ചിന്തില്ല എന്ന നിങ്ങളുടെ ആ വാക്ക്, സമിഅ്തഹു, ഞാൻ പറഞ്ഞതുപോലുള്ള വാക്കല്ല, അത് നിങ്ങൾ കേട്ടതാണ്. മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട വാക്കാ നിങ്ങൾ പറയുന്നത്. എന്നിട്ട് ഞാൻ അതിനെതിര് പറഞ്ഞപ്പോൾ ഫലാ തൻഹാനി, നിങ്ങൾ എന്നെ വിലക്കിയില്ലല്ലോ. ആദ്യത്തെ തവണ എന്നെ വിലക്കണ്ടേ? ഇല്ല, ചിന്തൂല എന്ന് പറഞ്ഞാൽ പോരായിരുന്നു, മിണ്ടിപ്പോകരുത്, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ് എന്ന് പറഞ്ഞാൽ, അസ്സഹാബത്തുൽ കിറാമു റളിയല്ലാഹു അൻഹും والذين اتبعوهم باحسان الى يوم الدين സഹാബികളാകട്ടെ അവരെ പൂർണ്ണ രൂപത്തിൽ പിന്തുടരുന്ന, മുത്തബിഈന ആസാറഹും അവരുടെ ആസാറുകൾ പിന്തുടരുന്ന പിൻഗാമികളാകട്ടെ, അവർ വഖാഫൂന ഇൻദ നുസൂസ്, ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു അല്ലെങ്കിൽ ഹദീസിൽ റസൂലുള്ള പറഞ്ഞു എന്ന് ഒരു വാക്ക് അവർക്ക് കിട്ടിയാൽ അവിടെ നിൽക്കും, പിന്നെ എതിര് പറയില്ല. ജുന്ദുബ് റളിയല്ലാഹു തആല അൻഹു ഈ കാര്യം നബിയിൽ നിന്ന് കേട്ടിട്ടില്ല, എന്നാൽ മറ്റേ സ്വഹാബി അദ്ദേഹം ആ വാക്ക് കേട്ടിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞതിനെതിരായിട്ടാണ് ജുന്ദുബ് പറയുന്നത്. അങ്ങനെ 3 തവണ അല്ല ചിന്തും, അല്ല ചിന്തും, അല്ല ചിന്തും എന്ന് പറയാൻ എന്തിന് നിങ്ങൾ അവസരം ചെയ്തു? ആദ്യത്തെ തവണ തന്നെ നിങ്ങൾ എന്നെ വിലക്കേണ്ടതുണ്ടായിരുന്നില്ലേ? ഇതാണ് ജുന്ദുബ് റളിയല്ലാഹു അദ്ദേഹത്തോട്, അദ്ദേഹത്തോട് എന്ത് ചെയ്യുന്നത്? അല്പം പരിഭവത്തോടുകൂടി, കോപത്തോടുകൂടി പറയുന്നത്. തുമ്മ ഖുൽതു, പിന്നെ ഞാൻ പറഞ്ഞു. ആര്? ജുന്ദുബ് റളിയല്ലാഹു തന്നെ പറയാണ്. ആ പറയൽ അദ്ദേഹം അദ്ദേഹത്തോട് തന്നെയുള്ള പറച്ചിലാണ് അഥവാ ആത്മഗതമാണ്. മാ ഹാദൽ ഗളബ്, എന്താണ് ഈ കോപത്തിന്റെ അർത്ഥം? എന്തിനാണ് ആ സ്വഹാബി വര്യനോട് ഞാൻ ഈ കോപിക്കുന്നത്? ഞാൻ കോപിക്കുന്നതിന് വല്ല കഥയുമുണ്ടോ? പരിഭവപ്പെടുന്നതിന് വല്ല കഥയുമുണ്ടോ? അങ്ങനെ അദ്ദേഹം ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ, പറഞ്ഞവേ നിൽക്കുക, ചെയ്തു പോയിട്ടുള്ള തെറ്റിന് അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നതല്ലാതെ ഞാൻ അദ്ദേഹത്തോട് കോപിക്കേണ്ട ഒരു കാര്യമല്ല. കോപം ഒരിക്കലും പാടില്ലാത്തതുമാണ്. ജുന്ദുബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ പോലും ശരിയല്ല, അദ്ദേഹത്തോട് കോപം തോന്നിയത് പോലും ശരിയല്ല എന്ന് സ്വന്തം ആക്ഷേപിച്ചു. എന്നിട്ട് വഅഖ്ബൽതു അലൈഹി വഅസ്അലുഹു, ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒന്നും കൂടി മുന്നിട്ട് ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു ആരാണ് നിങ്ങൾ, എന്താണ് കഥ എന്നുള്ളത് ചോദിച്ചപ്പോൾ, ഫഇദർ റജുലു ഹുദൈഫതു, ആരാണ് റസൂലുള്ളാഹിൽ നിന്ന് ഞാൻ കേട്ടതാന്ന് പറയുന്ന വ്യക്തി, ഹുദൈഫതു ബ്നുൽ യമാൻ സാഹിബു സിർറി റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? 2 കാര്യങ്ങൾ. ഫിത്തിന ഡേറ്റ് ബാറിൽ മുന്നോട്ട് പോകുന്നത് സഹാബത്തിന് അറിയുമായിരുന്നു. ഹുദൈഫ റളിയല്ലാഹു അൻഹു എത്ര ഉറപ്പിച്ചാണ് പറയുന്നത്? കൂഫക്കാരായ ആളുകളാണ്. കൂഫക്കാരെന്ന് പറഞ്ഞാൽ ആര് എന്നത് നമുക്കറിയാം, ഒരു പ്രത്യേക സ്വഭാവക്കാരാണ്. അവരെ കുറിച്ച് പ്രസിദ്ധമാണ് അൽ കൂഫി ലാ യൂഫി എന്നാ പറയാം. കൂഫക്കാരനാണോ? വാക്ക് പാലിക്കൂല. പ്രത്യേക സ്വഭാവക്കാരാണ്. ഇന്നും ആ നാട്ടുകാര് അവിടെ എന്താ നടക്കുന്നത് എന്നത് ഇന്നത്തെ നമ്മുടെ പ്രസന്റ് കണ്ടീഷൻ പോലും, ഇറാഖിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്, കൂഫയിലും ബസ്റയിലും എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്, പൊട്ടിത്തെറികൾ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭാഗത്തേക്ക് അഥവാ കിഴക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ വിരൽ ചൂണ്ടിയിട്ടാണ് അവിടെ നിന്നാണ് പിശാചിന്റെ രണ്ട് ഹോൺസും രണ്ട് കൊമ്പുകളും പുറത്തേക്ക് വരിക. അവിടുന്നാണ് അവിടുന്നാണ് ഫിത്ന ഉത്ഭവിക്കുക. ഫിത്നകൾ അവിടെ നിന്ന് ഉത്ഭവിക്കും, അവിടേക്ക് തന്നെ തിരിച്ചു പോകും എന്ന് പറഞ്ഞ സ്ഥലമാണ്. ആ ആളുകള് ആയുധമേന്തിയിട്ട് രണ്ടും കൽപ്പിച്ച് ഒരുങ്ങി നിൽക്കുകയാണ്. സഈദ് ഇബ്നുൽ ആസ് എന്ന് പറയുന്ന ഗവർണർ കൂഫയിൽ കയറില്ല, അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല. ഈ സ്ഥിതി കാണുമ്പോൾ ഏതൊരാളും ഇന്നിവിടെ രക്തപ്പുഴ ഉണ്ടാവും എന്ന് തന്നെയാണ്. പക്ഷേ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ആ സ്ഥിതി വിലയിരുത്തിയിട്ടല്ല പറയുന്നത്. ഖദിൻതഹ ഇലാ മാ സമിഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട വചനം എന്താണോ അതിനെ അവലംബിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ഇല്ല, ഇന്ന് രക്തം ചിന്തില്ല. അപ്പൊ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമം വരെ വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നവർ പറയുന്നു. ആ കാര്യങ്ങൾ ഓരോന്നും നടക്കുമ്പോ കണ്ടുമറന്ന മനുഷ്യന്റെ മുഖം രണ്ടാമത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് പോലെ ഓരോ കാര്യവും പുലരുമ്പോ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ഇന്നപ്പോൾ പറഞ്ഞതാണല്ലോ അവർക്ക് വ്യക്താകുകയാണ്. മാത്രല്ല ഒരു സംഭവം നടക്കുമ്പോൾ ഇത് എങ്ങോട്ടെത്തും, ഇത് എങ്ങോട്ടെത്തില്ല, ഏത് സമയത്താ ഫിത്ന ഉണ്ടാകുക, എങ്ങനെയാണ് ഫിത്ന ഉണ്ടാകുക, എവിടെ വരിക, ഇതിന്റെ ഓരോ ട്രേണിങ്ങുകളും ഫിത്നയുടെ ഓരോ വളവും ഓരോ തിരിവും സഹാബത്തിന് അറിയാമായിരുന്നു. ഇത് ഹദീസിൽ നിന്ന് വ്യക്തമാണ്. രണ്ടാമത്തേത് വഫീഹി ഫായിദത്തുൻ മൻഹജിയ يلتزمها اهل السنه والجماعه في عقائدهم ومناهجهم. അതിലെ ഒരു ഫായിദ മൻഹജിയുണ്ട്. ആര് തന്നെയാണെങ്കിലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വാക്ക് പറഞ്ഞാൽ, അല്ലാഹു ഒരു വാക്ക് പറഞ്ഞാൽ, റസൂലുള്ള ഒരു വാക്ക് പറഞ്ഞാൽ അതാണ് നസ്സ്. വഖാഫൂന ഇൻദ നുസൂസ്, നസ്സ് വന്നാൽ അവിടെ നിൽക്കും, പിന്നെ ഒരക്ഷരവും പറയില്ല. ജുന്ദുബ് റളിയല്ലാഹു തആല അൻഹു അല്ലല്ല ഇന്ന് ചിന്തുന്നു പിന്നെ പറയല്ല ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ട് ഞാൻ അതിനെതിരിൽ പറയുന്നപ്പോ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ വിലക്കിയില്ല, നിങ്ങൾ മോശമാണല്ലോ ചെയ്തത് എന്ന് ആക്ഷേപിക്കാനാണ്, കോപിക്കാനാണ് പെട്ടത്. കാരണം റസൂലുള്ള പറഞ്ഞൊരു ആശയത്തിനെതിരിൽ രണ്ടു മൂന്ന് തവണ തന്റെ അടുക്കൽ നിന്ന് വാക്ക് വന്നു പോയി എന്നത് അദ്ദേഹത്തെ അത്യധികം വേദനിപ്പിക്കുന്ന, അദ്ദേഹത്തിന് കുറ്റബോധമുണ്ടായിട്ടുള്ള പ്രശ്നമാണ്. ഇത് സ്വഹാബത്തിന്റെ രീതി ഇതാണ്. അതുപോലെ തന്നെ താബിഈങ്ങളുടെ രീതി ഇതാണ്. അതുപോലെ തന്നെ അയ്മത്തുൽ ഇസ്ലാമിന്റെ രീതി ഇതാണ്. ഖിയാമത്ത് നാള് വരെ ഈ മൻഹജനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ, അവര് അവരുടെ മനസ്സിൽ തോന്നുന്നതോ അവരുടെ ഗവേഷണങ്ങളോ അവരുടെ നിഗമനങ്ങളോ അവരുടെ വിലയിരുത്തലുകൾക്കോ ഒരു വിലയും കൽപ്പിക്കില്ല. ഖാലല്ലാ വഖാല റസൂലുഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും, ഒരു വാക്കിനും അവര് ഒരു വിലയും കൽപ്പിക്കില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാ ഇന്നത്തെ സ്ഥിതി എന്താ? ഇന്ന് അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അവിടെ സംശയിച്ച് അവിടെ ഉരുണ്ട്, എന്റെ ഇമാം എന്താ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾക്ക് ചില വ്യക്തികളോട് ചില സത്യത്തോടല്ല നമ്മുടെ കടപ്പാട്, വ്യക്തികളോടാണ്. ആ വ്യക്തി അത് പറഞ്ഞിട്ടുണ്ടോ എന്നെങ്കിൽ മാത്രമേ ഞാൻ സ്വീകരിക്കുള്ളൂ. ഒരു ഹനഫി ആയ ആളോട് നിങ്ങൾ പറയാണ് يرفعوا يديه عند الركوع وعند الرفع من الركوع وعند القيام من التشهد റുക്കുഴിലേക്ക് പോകുമ്പോ, റുക്കുഴിൽ നിന്ന് ഉയരുമ്പോ, രണ്ടാമത്തെ റക്അത്തിലെ തശഹുദിൽ നിന്ന് ഉയരുമ്പോ ഒക്കെ കൈയുയർത്തുന്നത് അതിൽ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ലാലാ ഏയ് അതിരിക്ക് ബാധകല്ല, ഞാൻ കൈയുയർത്തൂല, എന്താങ്കിൽ നിസ്കാരത്തിൽ പാറുക എന്നാണ് ഹനഫികൾ ചോദിക്കുക. അവര് റസൂലുള്ള പറഞ്ഞിട്ടുള്ള ഒരു വചനത്തിന്റെ അടുക്കൽ നിൽക്കാൻ അവളെ കിട്ടൂല എന്നൊരു മാലിക്കി അദ്ദേഹത്തോട് പറയാണ് ഞങ്ങൾ മഅശിറുൽ അംബിയ പ്രവാചകന്മാരോട് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് നമസ്കരിക്കുന്ന സമയത്ത് വലത്തെ കൈ ഇടത്തെ കൈയിന്റെ മുകളിൽ വെക്കണമെന്നും അങ്ങനെ ആ കൈ വലത്തെ കൈ ഇടത്തെ കൈയിന്റെ മുകളിൽ വെച്ചിട്ട് പിടിക്കാനാണ് കൽപ്പിച്ചത് എന്ന് ഹദീസ് കാണിച്ചു കൊടുത്താൽ അവിടെ നിൽക്കുവോ? ഇല്ല, മദ്ഹബിന്റെ ആളുകൾ, പക്ഷപാതികളായ ആളുകൾ, മുഖല്ലദീങ്ങൾ, മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽ സംഭവിച്ചു പോയ തെറ്റുകളിൽ അവരെ അന്ധമായി അനുകരിക്കുന്ന മുഖല്ലിദുകൾ, അവർ പറയും ഇല്ല, അത് നമുക്ക് പറ്റൂല, നമ്മളെ മദ്ഹബിൽ അത് സ്ഥിരപ്പെട്ടിട്ടില്ല. പിന്നെ മദ്ഹബും ഇമാമും ഇമാമിന്റെ വലുപ്പൊക്കാവും. ഒരു സഹാബി വര്യനാണ്, ജുന്ദുബ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, അദ്ദേഹം കേൾക്കാത്തൊരു ഹദീസ് ഹുദൈബ് റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് കുറ്റബോധാണ്. എന്നിട്ട് എന്തേ, രണ്ട് തവണ മൂന്ന് തവണ ഞാൻ നിങ്ങളെ അത് എതിർക്കാനുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിയത്, ആദ്യത്തെ തവണ തന്നെ എന്നെ വിലക്കേണ്ടതില്ലായിരുന്നോ എന്ന് പരിഭവപ്പെടുന്നത്. എന്നാൽ ഒരു ഷാഫിയായ ആളോടാണ് ഉദാഹരണത്തിന്, അദ്ദേഹം ഷാഫിയാക്കൾക്ക് യൗമുൻ നഹറിന്റെ മുമ്പ് പത്തിന്റെ അന്ന് ആണ് ഹജ്ജിന് അറിവ്, അതിന്റെ മുമ്പ് തന്നെ അവർക്ക് അർക്കാം. ഹജ്ജിന് പോകുന്ന ദിവസങ്ങളിലൊക്കെ പോണ വഴിയിലൊക്കെ വെച്ചിട്ട് അവര് ഹദിയ അർക്കും, അവരൊക്കെ തന്നെ തിന്നുകയും ചെയ്യും. അതിന് വജുഹുണ്ട് ഷാഫിഈ മദ്ഹബില്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമുൻ നഹറിൻ അല്ലാതെ അറുത്തിട്ടില്ല എന്നതിന് വ്യക്തമായ ഹദീസുകൾ കൊടുത്ത ലാല, നമുക്കത് ബാധകല്ല. നമ്മുടെ മദ്ഹബില് ഇമാം ഷാഫിഈ, ഷാഫിഈ മദ്ഹബിലെ ഉലമാക്കൾ, ഫുഖഹാക്കൾ അവരത് പറഞ്ഞിട്ടില്ല, അവിടെ അവർ ഉരുള്ളൂ. ഹംബലികളായ ആളുകൾ നിസ്കരിക്കുന്ന സമയത്ത് കയ്യ് സുറത്തിലാണ് കെട്ടിയ, പുക്കളിന്റെ ഭാഗത്ത്, നമ്മുടെ നാട്ടിലെ പല ഷാഫിഈകളും കെട്ടുന്നത് പോലെ തന്നെ. അപ്പൊ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ കൈകെട്ടിയിരുന്നത് അലാ സ്വദരിഹി, തന്റെ നെഞ്ഞിലാണ് കൈവച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ അവർ സ്വീകരിക്കൂല, ഇല്ല നമ്മുടെ മദ്ഹബിന്റെ ഇമാം സാഹിബ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നായിരിക്കും അവരുടെ ഉത്തരം. ഇനി ഒരു അഷ്ആരിനെ വിളിക്കുക, അഷ്ആരി വിളിച്ചിട്ട് അർറഹ്മാനു അലൽ അർശിസ്തവ, അള്ളാഹു അവന്റെ അർശിന്റെയും ഉപ്പരിയിലാണ് എന്ന് പറഞ്ഞാൽ, ഹേയ്, അള്ളാഹു അർശിന്റെ ഉപ്പരിയിലാന്നൊന്നും പറയാൻ പറ്റൂല, അള്ളാഹ് എല്ലായിടത്തുമാണ് എന്നാണ് അവൻ വ്യാഖ്യാനിക്കുക. ആരെങ്കിലും അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇങ്ങനെയല്ലേ പറഞ്ഞത്? അത് അവർക്ക് പറ്റൂല. നമ്മുടെ ത്വരീഖത്ത്, അത് അഷ്ആരി ത്വരീഖത്ത്, ആ ത്വരീഖത്ത് പ്രകാരം അള്ളാഹു അവന്റെ അർശിന്റെ ഉപ്പരിയിലാണ് എന്ന് അങ്ങനെ പറയാൻ പാടില്ല. പറഞ്ഞാൽ അള്ളാഹുവിനെ നമ്മളൊരു ദിശയിലേക്ക് ഒതുക്കിയവരാകും, അങ്ങട്ടാകും ഇങ്ങട്ടാകും എന്ന് പറഞ്ഞിട്ട് അവർ തർക്കം വെക്കും. ഇതല്ല നഹജ്. നഹജു സ്വഹാബത്തിൽ കിറാമി റളിയല്ലാഹു അൻഹും, അത് ഈ ഹദീസ് നമ്മളെ പഠിപ്പിച്ചു. ആളുകള് ആയുധമണിഞ്ഞ് സഈദ് ബിനുൽ ആസിനെ നേരിടാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അവർ ജറാ എന്ന് പറയുന്ന സ്ഥലത്ത് സംഘടിച്ച് നിൽക്കുകയാണ്. സഈദ് ബിനുൽ ആസ് വന്നാൽ ഉറപ്പാണ് അവിടെ കലാപം രക്തം ചിന്തുമെന്നുള്ളത്. ഇത് ആ സാഹചര്യത്തിന്റെ താല്പര്യമാണ്, സാഹചര്യം ഉറപ്പ് നൽകുന്ന, വാറണ്ട് ചെയ്യുന്ന ഒരു ഫാക്ടാണ്. പക്ഷേ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, ഇല്ല ഇന്ന് രക്തം ചിന്തലില്ലട്ടോ. ഹേയ്, ഉറപ്പായിട്ട് ചിന്തു, ഇല്ലേ ഇന്ന് ചിന്തൂല, അല്ല ചിന്തന്നെയും ചിന്തൂല. റസൂലുള്ള പറഞ്ഞാ ഞാൻ പറയും, നിങ്ങൾ ഇതിന്റെ മുമ്പ് എന്നോട് പറയണ്ട, എന്നെ എന്ത് വിലക്കാതിരുന്നത്. അതാണ് റസൂലുള്ളാന്റെ വചനത്തോട്, ഖുർആനിലെ വചനത്തോട് മുഅ്മിനീങ്ങൾ കാണിക്കേണ്ട ആ നഫ്സിനോട് കാണിക്കേണ്ട ബഹുമാനം, അതിന് നൽകേണ്ട തസ്ലീം, അത് ഈ പാഠത്തിൽ നിന്ന്, അത് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കണം. ഈ രണ്ട് പാഠമാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് ലഭിക്കാനുള്ളത്. മൂന്നാമത്തെ പാഠം, അത് ഞാൻ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. സാധാരണഗതിയിൽ ഒരാളെ അരിക്കാക്കുന്ന രീതി എന്താണെന്നറിയാം? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഇവർക്ക് ആദ്യം തൊടാൻ പറ്റൂലായിരുന്നു. അപ്പോ ആദ്യം ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ തൊട്ടവനെ തൊടാൻ തുടങ്ങി, ഉസ്മാൻ ഇബ്നു അഫ്ഫാനുമായിട്ട് ലോകിയുള്ള ആൾക്കാരെ കുറ്റം പറയാൻ തുടങ്ങി. അദ്ദേഹം നിശ്ചയിച്ചിട്ടുള്ള ഗവർണർമാര് അവര് മോശക്കാര്, അവര് നീതി നടപ്പിലാക്കാത്തവര്. ഈ നീതി യുക്തി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, വളരെയധികം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഫിത്നയുടെ ആളുകൾ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ്. നീതി എന്ന് പറയുന്നത് അള്ളാഹ് പറഞ്ഞതാണ് നീതി, അല്ലാത്തൊരു നീതി, നമ്മുടെ ബുദ്ധിക്ക് തോന്നുന്നതല്ല നീതി. അതുപോലെ തന്നെ സത്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്ന ഒരു യുക്തിയല്ല സത്യം. അള്ളാഹുവും അവന്റെ റസൂലും നമ്മെ അറിയിച്ചു തന്നതാണ് സത്യം. അത് ചിലപ്പോൾ നമ്മുടെ യുക്തിക്ക് നിരക്കൂല, പക്ഷെ അതുകൊണ്ട് സത്യമല്ലാതെ പോകുന്നില്ല. സത്യത്തിനെതിരായിട്ട് നമ്മുടെ തലച്ചോറ് ഇതാണ് യുക്തി എന്ന് പറഞ്ഞാൽ ആ യുക്തി സത്യമാകാനും പോകുന്നില്ല. അതുകൊണ്ട് യുക്തിയും നീതി അവിടെ വെച്ചക്കി. യുക്തി നീതി മാറ്റിയിട്ട് ഹക്ക് എന്താണോ അള്ളാഹ് പറഞ്ഞ് സ്വീകരിക്കുക, അതിലെന്താണോ അള്ളാഹ് നിശ്ചയിച്ചു തന്നത് ആ അളവിൽ ചെയ്യുക. ഇതാണ് നമുക്ക് ആവശ്യം, ഇതാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ ഇവർ ആദ്യം എന്ത് ചെയ്തു, നീതിയുടെയും സത്യത്തിന്റെയും യുക്തിയുടെയും ഒക്കെ കാരണം പറഞ്ഞുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ഗവർണർമാരെ മോശമാക്കി.
പിന്നെ അടുത്ത സ്റ്റെപ്പില് ആ ആൾക്കാരൊക്കെ എത്രയും മോശപ്പെട്ട ആളുകളാണ് എന്ന് പറഞ്ഞ് എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം അവരെ നിശ്ചയിച്ച ഉസ്മാൻ ബിൻ അഫ്ഫാനോ, അദ്ദേഹം മോശക്കാരൻ. എന്നാ ഇനി അദ്ദേഹത്തെ തന്നെ നമ്മൾ എതിർക്കണ്ടേ? അങ്ങനെ ക്രമേണ അതിലേക്ക് കൊണ്ടുവരും. അവരുടെ ആത്യന്തികമായ ലക്ഷ്യം ഉസ്മാൻ ബിൻ അഫ്ഫാൻ ആയിരുന്നു. അതിനവർ തുടങ്ങിയത്, പണിയെടുത്ത് തുടങ്ങിയത് ഉസ്മാൻ ബിൻ അഫ്ഫാനെതിരെ സംസാരിച്ചിട്ടല്ല, അദ്ദേഹം നിശ്ചയിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ചില ഉദ്യോഗസ്ഥന്മാരെ, ചില പിന്നെ അദ്ദേഹം പദവി നൽകിയിട്ടുള്ള ചില ഗവർണർമാരെ, അവരെ കുറിച്ച് അധിക്ഷേപിച്ച് ആ അധിക്ഷേപം വളർത്തിക്കൊണ്ടുവന്ന് അതിൽ നിന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാനെതിരെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ് അദ്ദേഹത്തെ കൊല ചെയ്യുന്നതിലേക്കാണ്. അങ്ങനെ അദ്ദേഹം രക്തസാക്ഷിയായി ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. ഇത് ഇന്നും നിങ്ങൾ നോക്കിക്കോളി. ബാത്തിലിന്റെ ആളുകളുടെ സ്ട്രാറ്റജി ഇതായി. സത്യം പറയുന്ന ഒരാളുണ്ടെങ്കിൽ, അയാൾക്ക് അത്യാവശ്യം സമൂഹത്തിൽ ഒരു അംഗീകാരം ഉണ്ടെങ്കിൽ, ഒറ്റടിക്ക് പറഞ്ഞാൽ കിട്ടൂലെങ്കിൽ അയാളെ തൽക്കാലം വിടും. അയാളുമായിട്ട് ലോക്യമുള്ള ഒരാൾ, ആ കണ്ടോ മൂപ്പറ ലോക്യം മറ്റവനോടാ, മറ്റവൻ എത്ര മോശക്കാരനാ, മോശക്കാരോട്, എന്നിട്ട് അയാളെ അയാളെന്തായാലും ഒഴിവാക്കാത്തെന്ന് അപ്പ പറയുള്ളൂ. ശരിക്കും പറഞ്ഞത് ഇയാളുങ്ങൾ ഒഴിവാക്കിയെന്നാണ്. കുറച്ചു കഴിഞ്ഞ് ഇയാൾ മോശക്കാരനാണ്, അവരോടൊക്കെ ഇയാൾക്ക് ബന്ധമുള്ളതുകൊണ്ട് ബന്ധമുള്ള ഇയാളും മോശക്കാരനാണ്, അയാളുങ്ങൾ ഒഴിവാക്കി. ഇത് സന്തക്കത്തിന്റെ തുടക്കമാണ്. കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സത്യത്തിന്റെ സാക്ഷികളുടെ കാലുവെട്ടുക എന്നുള്ളത് അത് സിന്ദീഖുകൾ ചെയ്തിട്ടുള്ള പണിയാണ്. നമ്മുടെ ശുഹൂദുകളെ, സത്യത്തിന്റെ സാക്ഷികളായിട്ടുള്ള ആളുകളെ അവരെന്ത് ചെയ്യും? ഇകഴ്ത്തുകയും അവരെ അയോഗ്യരാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അത് സിന്ദീഖുകളുടെ നടപടിയാണ്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ള. ആ ചരിത്രപാഠവും ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. ഇനി അടുത്ത ഹദീസ്. ബാബുൻ, അതിൽ പിന്നെ ഹദീസിന്റെ ലഫ്ളു ശ്രദ്ധിക്കുന്നവര് തസ്മഉനി ഉഖാലിഫുക്ക് എന്ന് പറഞ്ഞത് ചില നുസ്ഖകളിൽ, ഇമാം മുസ്ലിമിന്റെ സഹീഹിന്റെ ചില പ്രതികളിൽ, കയ്യെഴുത്ത് പ്രതികളിൽ ഉഖാലിഫുക്ക് എന്നതിന് പകരം ഉഹാലിഫുക്ക് പുള്ളിയില്ലാതെ മുഹമ്മലത്തായിട്ട് കാണാം. മുഹമ്മലത്ത് പറഞ്ഞ പുള്ളിയില്ലാത്തത്, മുഅജ്ജമത്ത് പുള്ളിയുള്ളത്, മുഹമ്മലത്തായിട്ട് പുള്ളിയില്ലാതെ ചില കോപ്പികളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതിന്റെ വജുഹുണ്ട്, ഉഹാലിഫുക്ക്, താങ്കളോട് ഞാൻ സത്യം ചെയ്ത് പലതവണ പറഞ്ഞില്ലേ. സത്യം ചെയ്ത് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോയ ഒരു വസ്തുതക്കെതിരിലാണല്ലോ. അപ്പൊ ഹാലഫ എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യാം. കാരണം ഓരോ തവണയും കല്ലാ വല്ലാ എന്ന് ഹുദൈഫ പറയുമ്പോഴൊക്കെ ബലാ വല്ലാ എന്ന് സത്യം ചെയ്തിട്ടാണ് ഇദ്ദേഹവും ജുദ്ദു റളിയല്ലാഹു പറയുന്നത്. അതുകൊണ്ട് പുള്ളി ഇല്ലാതെ വായിച്ചാലും ഞാൻ നിങ്ങളോട്, നിങ്ങൾ പറഞ്ഞ ഈ സത്യത്തിനെതിരിൽ, റസൂലുള്ള പറഞ്ഞതായി നിങ്ങൾ ഉദ്ധരിക്കുന്ന ഈ സത്യത്തിനെതിരിൽ ഞാൻ ശപഥം ചെയ്തു പറഞ്ഞില്ലേ, എന്നിട്ട് നിങ്ങൾ എന്നെ എന്തിയ ആദ്യം തന്നെ വിലക്കാതിരുന്നത്. അങ്ങനെയാകും അപ്പൊ അതിന്റെ അർത്ഥം. ആ രണ്ട് ലഫ്ളും വ്യത്യാസം മനസ്സിലാക്കുക. ഇനി അടുത്ത ഹെഡിങ്, വല്ലാ എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യത്തിൽ തന്നെയാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ജുന്ദുബ് റളിയല്ലാഹു തആല അനുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഗൈബ് അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിട്ടുള്ള ഹദീസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. ഇവിടുത്തെ സാഹചര്യം വെച്ചിട്ട് അദ്ദേഹത്തിന് എന്താണ് ഉറപ്പാണ്? അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ ലമീർ, അദ്ദേഹത്തിന്റെ മനസ്സാക്ഷിയെ വഞ്ചിച്ചിട്ടല്ല അവിടെ വല്ലാന്ന് ഹലഫ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാബുൻ ലാ തഖൂമു സാഅത്തു ഹത്താ യഹ്സിറൽ ഫുറാത്തു അൻ ജബലിൻ മിൻ ദഹബ്. قال النووي നബവിയുടേതാണ് ഈ തലവാചകം. അദ്ദേഹം പറയുന്നു ബാബുൻ, ഹദാ ബാബ് നേരത്തെ പറഞ്ഞ വിഷയം അവസാനിച്ചു, ഇനി വേറൊരു വിഷയത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് ഇതൊരു പുതിയ അധ്യായമാണ്. എന്താണ് അധ്യായത്തിൽ ചർച്ച ചെയ്യുന്ന കാര്യം? ലാ തഖൂമു സാഅഹ്, ഖിയാമത്ത് നാൾ സംഭവിക്കില്ല, ഖിയാമത്ത് നാൾ പുലരില്ല. ഹത്താ യഹ്സിറൽ ഫുറാത്തു, യൂഫ്രട്ടീസ് നദി പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നത് വരെ. ഹസറ യഹ്സിറു എന്ന് പറഞ്ഞാൽ വെളിവാക്കുക. വാക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാം. ഒരാള് തല തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ ഹസറ വജുഹഹു, തൊപ്പിയപ്പെടുത്ത് എന്റെ തല വെളിവാക്കിയാൽ അറബി പറയാ ഹസറ വജുഹഹു, അല്ല ഹസറ റഅ്സഹു. ഒരു സ്ത്രീ അവരുടെ മുഖത്തുള്ള നിഖാബ് മാറ്റിയാൽ ഹസറത്തിൽ മർഅത്തു വജ്ഹഹ, മുഖം വെളിവാക്കി. ഹസറ റജുലു റഅ്സഹു, തലയിലെ തലപ്പാവ് എടുത്തിട്ട് തല വെളിവാക്കി. ഇതിനൊക്കെയാണ് ഹസർ എന്ന് പറയുന്നത്, വെളിവാക്കുക. അള്ളുഹറ യഹ്സിറുൽ ഫുറാത്, യൂഫ്രട്ടീസ് നദി വെളിച്ചത്ത് കൊണ്ടുവരും, വെളിവാക്കും. അൻ ജബലിൻ, എന്താണ് യൂഫ്രട്ടീസിൽ നിന്ന്, ആ നദിയിൽ നിന്ന് വെളിച്ചത്തേക്ക് വരിക, പുറത്തേക്ക് വരിക? ജബലിൻ, ഒരു മല തന്നെ. മിൻ ദഹബ്, സ്വർണത്തിന്റെ മല. അങ്ങനൊന്നുണ്ടാകും? ഉണ്ടാകും. ഉസദ്ദിഖുഹു, കാരണം അത് കലാമു റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ അൽ ഖുറശി അൽ മക്കി, അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് നമ്മൾ അഷ്ഹദു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യത്തെ സത്യപ്പെടുത്തണം. അതിന്റെ സാധ്യത എന്നും ആലോചിക്കേണ്ട ഒരു കാര്യമല്ല. സാധ്യതയും യുക്തി എന്ന് പറയുന്നത് വേറൊരു വഴിക്കും, സത്യം എന്ന് പറയുന്നത് വേറൊരു വഴിക്കുമാണ് പോണത്. ചിലപ്പോൾ രണ്ടാളും ഒരുമിക്കാം, ചിലപ്പോൾ രണ്ടാളും പിരിയാം. രണ്ടാളും ഒരുമിച്ചാലും പിരിഞ്ഞാലും നമ്മൾ സത്യത്തിന്റെ കൂടെ നിൽക്കുള്ളൂ. ഇന്നിപ്പോ നമ്മളിങ്ങനെ ആലോചിച്ചിട്ട് അങ്ങനെ ഒരു മല പൊന്തി വരാൻ, എങ്ങനെ അങ്ങനെ ഒരു മല പൊന്തി വരിക? അള്ളാഹു സുബ്ഹാനഹു വതആല വിചാരിച്ചാൽ അതും അതിന്റെ അപ്പുറം നടക്കും. അങ്ങനെ നടത്തുമെന്ന് അള്ളാഹു ഉദ്ദേശിച്ച കാര്യം അള്ളാഹ റസൂലിന് വഹ്യ് കൊടുത്തു, റസൂൽ അത് അറിയിച്ചു, നമ്മളത് തസ്ദീഖ് ചെയ്തേ പറ്റൂ. എങ്ങനെ ഭൂമി ഇങ്ങനെ പിളർന്നിട്ട് ഒരു ബിൽഡിംഗ് ഒക്കെ താണു പോകാന്ന് ചിലപ്പോ നമ്മൾ ആലോചിക്കും. ചിലപ്പോ നമ്മളതൊക്കെ കാണാറുണ്ട്, കാണുമ്പോ ആ എന്ന മാതിരി ഇതിങ്ങനെ വെളിച്ചത്തേക്ക് ഇങ്ങനെ ഉണ്ട്. അങ്ങനെ ഒരു മല, സ്വർണത്തിന്റെ ഒരു മലൻ വെളിവാകുമ്പോ ആ നടക്കും എന്ന് അപ്പ നമ്മൾ പറയും. ഖിയാമത്ത് നാളിന് മുന്നോടിയായി, ഖിയാമത്ത് നാളിന്റെ അടയാളമായി, അതിനെ ചുറ്റിപ്പല്ലി വലിയ ഫിത്നകൾ സംഭവിക്കുന്ന ഫിത്നയുടെ ഒരു ബാബായി സംഭവിക്കാനിരിക്കുന്ന കാര്യമാണ് ഖിയാമത്ത് നാളിന്റെ മുമ്പ് നടക്കുന്നത് ചെയ്യും. യൂഫ്രട്ടീസ് നദി സ്വർണത്തിന്റെ വലിയ ഒരു മല പുറത്തേക്ക് കൊണ്ടുവരും, വെളിച്ചത്തേക്ക് കൊണ്ടുവരും. യൂഫ്രട്ടീസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറാഖിലുള്ള രണ്ട് സുപ്രധാനമായ നദികളിൽ ഒന്നാണ്. യൂഫ്രട്ടീസ് ഒന്ന്, ടൈഗ്രീസ് ഒന്ന്. ടൈഗ്രീസിന് ദിജ്ല എന്നും യൂഫ്രട്ടീസിന് ഫുറാത്ത് എന്നുമാണ് അറബിയിൽ പറയുക. അത് രണ്ടും കൂടി സമ്മേളിച്ചിട്ട് ഷത്തിൽ വെച്ചിട്ട് പിന്നീട് കടലിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. ആ യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് ഒരു മല ഇങ്ങനെ പ്രത്യക്ഷപ്പെടും, അത് സ്വർണത്തിന്റെ മലയായിരിക്കും. ആ സംഭവം ഖിയാമത്ത് നാളിന്റെ മുമ്പ് നടക്കുന്നെ ചെയ്യും. അപ്പൊ ഖിയാമത്ത് നാളിന്റെ ഒരു അലാമത്താണ് അതെന്നാ ഖിയാമത്ത് നാളിനോട് വളരെ അടുത്തെത്തിട്ടോ. മാത്രമല്ല ഈ സംഭവത്തോടു കൂടി ചുറ്റിപ്പറ്റിയിട്ട് വലിയ ഫിത്നകൾ സംഭവിക്കും, വലിയ ഫിത്നകൾ സംഭവിക്കും. എന്താ ഫിത്ന എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ സ്മരിക്കുക, അവന് ചെയ്യേണ്ട ഇബാദത്തുകളിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുക, അള്ളാഹനെ സ്മരിക്കുന്നതിൽ നിന്നും അവനോട് കാണിക്കേണ്ട ഇബാദത്തുകളിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്നതുമായ ഏത് കാര്യവും ഫിത്നയാണ്. കാരണം ഈ സ്വർണ്ണ വെളിപാടിനോട് കൂടി പിന്നെ അള്ളാഹ പറഞ്ഞ കൽപ്പനകളോ അള്ളാഹന്റെ അതിർവരമ്പുകളോ അള്ളാഹ സൂക്ഷിക്കാൻ പറഞ്ഞൊന്നുമല്ല, അതൻ മറന്നിട്ട് നമ്മൾ ഈ സ്വർണത്തുമാണ് ചുറ്റിപ്പറ്റും. അതിനെ ചുറ്റിപ്പറ്റിയിട്ട് പിന്നെ അടി പിടി കൊല യുദ്ധം എല്ലാം സംഭവിക്കും. അതുകൊണ്ടാണ് ഫിത്നയാകുന്നത്. قال الامام مسلم رحمه الله حدثنا قتيبه بن سعيد قال حدثنا يعقوب يعني ابن عبد الرحمن القاري عن سهيل عن ابيه عن ابي هريره ان رسول الله صلى الله عليه وسلم قال لا تقوم الساعه حتى يحسر الفرات عن جبل من ذهب يقتتل الناس عليه فيقتل من كل 199 ويقول كل رجل منهم لعلي اكون انا الذي انجو. ഇവിടെ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പെട്ട ഒരു അടയാളവും ആ അടയാളം പ്രത്യക്ഷപ്പെടുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഫിത്നയുടെ മാഗ്നിറ്റ്യൂഡും രണ്ടും ഒരേപോലെ ഈ ഹദീസിൽ അതിന്റെ റാവിയായിരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബിയെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. എന്താ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കില്ല. ഇനി പറയാൻ പോകുന്ന കാര്യം പുലർന്നിട്ടല്ലാതെ നടന്നിട്ടല്ലാതെ ഖിയാമത്ത് നാൾ സംഭവിക്കില്ല. ഏതാണ് ആ കാര്യം? ഹത്താ യഹ്സിറൽ ഫുറാത്തു, യൂഫ്രട്ടീസ് നദി വെളിച്ചത്ത് കൊണ്ടുവരുന്നതുവരെ, പുറത്തെടുക്കുന്നതുവരെ. അൻ ജബലിൻ മിൻ ദഹബ്, സ്വർണത്തിന്റെ ഒരു മല. എന്നിട്ട് ഇത് അടയാളമാണ്. മിന്ന ശിറാത്തി സാഅ, ഖിയാമത്തു നാളിന്റെ അടയാളങ്ങളിൽപ്പെട്ട വലിയൊരു അടയാളമാണത്. അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന ഫിത്ന എന്താണ്? യഖ്തത്തിലു നാസു അലൈഹി, ആ സ്വർണത്തിന്റെ മലക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ പോരാടും, യുദ്ധം നടത്തും. ഫയുഖ്തൽ, ആ യുദ്ധത്തിൽ, ആ പോരാട്ടത്തിൽ വധിക്കപ്പെടും. മിൻ കുല്ലി മിഅത്തിൻ തിസ്അത്തുൻ വതിസ്ഊൻ, ഓരോ 100 വ്യക്തികളിലും 99 ആളുകളും, ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന 99% ആളുകളും കൊല്ലപ്പെടുകയും ചെയ്യും. കുറെ ആളുകൾ അത് തടുക്കാൻ, കുറെ ആളുകൾ അത് വാരാൻ, അവർ തമ്മിൽ യുദ്ധം. ഈ യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല, ശക്തമായ യുദ്ധമാണ്. പങ്കെടുത്ത 99% ആളുകളും അതിൽ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം ദുനിയാവ് കിട്ടണ്ടേ. സ്വർണത്തിന്റെ ഒരു മല കണ്ടാൽ അതിന്മേൽ എങ്ങനെ ഉണ്ടാകും പോരാട്ടം എന്നുള്ളത് നമുക്കൊന്നും പറഞ്ഞുതരണ്ട. ഒന്നുമില്ല, ഒരു ചെറിയ വാർഡ് കൗൺസിലറോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ, വാർഡ് മെമ്പറോ ആകാൻ ഇവിടെ നടക്കുന്ന പോരാട്ടം നമ്മൾ കാണുന്നതാണ്. വേറെ ചെറിയ ഒരു മാലക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിലും ചെറിയൊരു വാച്ചിന് വേണ്ടിയിട്ട് കത്തിക്കുത്ത് കൊല നടക്കുന്നത് നമ്മൾ കാണുന്നതാണ്. ഇതിൽ 99% കൊല്ലപ്പെടും. കാരണം സ്വർണത്തിന്റെ മലയാണ് പൊന്തിയിട്ടുള്ളത്. അത് നമ്മളെ നാട്ടിൽ നമ്മളത് അതെങ്ങനെ മറ്റവർക്ക്? അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഒക്കെപ്പാടെ ഒരു വാരണോ നമുക്കും പറ്റൂലേ? അല്ലെങ്കിൽ ഈ പ്രകൃതിയിൽ കാണുന്ന ഇത്തരം സംഗതി അവർക്ക് മാത്രം നേട്ടുണ്ടോ? രണ്ടു കൂട്ടരും പൊരിഞ്ഞ യുദ്ധമായിരിക്കും. ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന കക്ഷികളിൽ 99%, ഓരോ 100 99 എന്ന് പറഞ്ഞാൽ അതിനാണ് നമ്മൾ 99% എന്ന് പറയുന്നത്. 99% ആളുകളും കൊല്ലപ്പെടും. വയഖൂലു കുല്ലു റജുലിൻ മിൻഹും, ആ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള ഓരോ വ്യക്തി പോലും പറഞ്ഞു പോകും. എന്താ പറയുന്നത്? ലഅല്ലി അക്കൂനു അനല്ലദി അഞ്ചു, ഈ യുദ്ധത്തിൽ കൊല്ലപ്പെടാതെ രക്ഷപ്പെടുന്ന വ്യക്തി ഞാനായിരുന്നുവെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേക്കും, ഞാൻ രക്ഷപ്പെട്ടേക്കും എന്ന പ്രതീക്ഷയുമായിട്ടാണ് അവൻ പോകുന്നത്. അല്ലെങ്കിൽ ആ യുദ്ധത്തിന്റെ ആ രൂക്ഷമായ പോരാട്ടം, അതിൽ എല്ലാവരും കൊല്ലപ്പെടുന്നു, 99% കൊല്ലപ്പെടുന്നു, ഇത് കണ്ടാരെങ്കിലും ആളുകൾ മാറിക്കൂലേ? മാറി നിൽക്കൂല. അത് അവർ കൊല്ലപ്പെട്ടു, ശരിയാ. ഇനി ഞാൻ ചെന്നാൽ ഞാൻ കൊല്ലപ്പെടൂല, യുദ്ധത്തിൽ ഞാൻ നേടുന്നറിയോ? പോകും. ഇതന്നെയാണ് സംഭവം. അതെപ്പോഴും അങ്ങനെയാണ്. ഒരു ഫിത്നയിലേക്ക് ആളുകൾ പോകുക, അത് അവനല്ലേ, അവൻ പെട്ടു, പക്ഷെ ഞാനോ? ഞാൻ പെടൂല. ഇങ്ങനെ ഞാൻ പെടില്ല, ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും ചൊല്ലും. ചെല്ലുന്നവരിൽ 99% കൊല്ലപ്പെടുകയും ചെയ്യും. ഇങ്ങനെ വലിയ ഒരു ഫിത്നയും അതുപോലെ പ്രകടമായ ഒരു ലക്ഷണവും ഈ ലോകത്ത് പുലർന്നതിന് ശേഷമല്ലാതെ ഖിയാമത്ത് നാൾ സംഭവിക്കില്ല. അതൊക്കെ ഇനി വരാനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മൈൽ സ്റ്റോണുകളായിട്ട്, ഡേറ്റ് ബാർ പോലെ, ഒരു ക്രോണിക്കൽ തയ്യാറാക്കുന്നത് പോലെ സഹാബത്തിന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. ഖിയാമത്ത് നാൾ വരെ ഇന്നത്, പിന്നെ ഇന്നത്, പിന്നെ ഇന്നത്, ഓരോന്നും നടക്കണം. നടക്കേണ്ടതെല്ലാം നടന്ന്, കാണേണ്ടതെല്ലാം കണ്ട്, ഇവിടെ പുലരേണ്ടതെല്ലാം പുലർന്നതിന് ശേഷം മാത്രമേ അള്ളാഹു ലോകാവസാനത്തിലേക്ക് എത്തിക്കൂ. ഇതൊക്കെ നടക്കാറുള്ളതാണ്. നടക്കാത്തൊരു കാര്യം, ഇപ്പോ നടന്നു കഴിഞ്ഞിട്ടില്ലാത്തൊരു കാര്യം, ആ നടക്കാത്തൊരു കാര്യം ഇനി നമ്മളത് നടക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുമ്പോൾ നമുക്കതിൽ എന്താ വേണ്ടത്? രണ്ട് കാര്യമാണ്. വൽ മത്ലൂബ്, ഈ ഹദീസ് വായിക്കുന്ന, കേൾക്കുന്ന, ഇത് പഠിക്കുന്ന ഏതൊരാൾക്കും അനിവാര്യമായത് രണ്ട് കാര്യമാണ്. ഒന്ന്, ഇത് ഗൈബിയായിട്ടുള്ളൊരു അറിയിപ്പാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു, നമ്മളതിനെ സത്യപ്പെടുത്തണം. നമ്മൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് പറയുന്നത് സത്യമാണോ എന്ന് അള്ളാഹ് നമ്മളെ പരീക്ഷിക്കുകയാണ്. ഈ ഹദീസ് ഇങ്ങനെ വായിച്ചു പോകുമ്പോ എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. ആയിക്കോട്ടെ, അവൻ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് പറഞ്ഞാൽ അവരെ കുറിച്ച് എന്തേ പറയാനുള്ളൂ? അശ്ഹദു എന്ന് പറയുന്നുണ്ട് തൊള്ളോണ്ട്. അറബികളും പണ്ട് അങ്ങനെ പറഞ്ഞിരുന്നു. അള്ളാഹു അവരോട് പറഞ്ഞു, കുല്ലം തുഅ്മിനു, വിശ്വസിച്ചു എന്ന് പറയണ്ട കേട്ടോ, അത് മനസ്സിലേക്ക് എത്തിയിട്ടില്ല നിങ്ങൾക്ക്. വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, ഇതുവരെയും ഈമാൻ ഹൃദയത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ഈമാൻ ഇല്ലാത്ത ആൾക്കാരും അശ്ഹദു പറയാറുണ്ട്. അപ്പൊ അള്ളാഹ് ഇത് വേർതിരിക്കാനാണ്. എന്തിനോ ഈ ഹദീസ് നിങ്ങളുടെ മുമ്പാകെ ഞാൻ വായിക്കണം എന്ന് അള്ളാഹിന്റെ ഒരു തീരുമാനത്തിൽ വന്നത്? ഞാനിത് ഇവിടെ ഒന്ന് വായിച്ചത്, യൂഫ്രട്ടീസ് നദി ഇവിടെ കേരളത്തിലാണ് ഒഴുകുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ അവിടെ ഒരു സ്വർണത്തിന്റെ മരണ്ടായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തരാനാ ഞാൻ വന്നത്? ഒന്നിനുമല്ല. നമ്മെ അള്ളാഹ് പരീക്ഷിക്കുകയാണ് നമ്മുടെ വിശ്വാസത്തിൽ. ഏ മനുഷ്യ, നീ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ബാങ്ക് കൊടുക്കുന്നു, ബാങ്ക് കൊടുക്കുമ്പോ നീയും അതിന്റെ കൂടെ തന്നെ അദാന്റെ കൂടെ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നു, നിന്റെ വാക്ക് സത്യാണോ അല്ലേ ഒന്ന് പരീക്ഷിക്കാൻ തന്നെയാണ്. ഇത് വായിച്ചപ്പോ, ഇത് കേട്ടപ്പോ, ശ്രദ്ധാപൂർവം അത് കേട്ടപ്പോ നിന്റെ മനസ്ഥിതി എന്താണ്? സത്യപ്പെടുത്തുന്നവൻ സത്യപ്പെടുത്തും, സത്യവാൻമാരെ സത്യപ്പെടുത്തും. അല്ല, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളത് ഒരു തട്ടിപ്പിന് വേണ്ടി പറഞ്ഞ ആളുകളാണെങ്കിൽ അവരുടെ മനസ്സ് സമ്മതിക്കൂല എന്നാണ് വിശ്വസിക്കാൻ. അങ്ങനെ അവരെ ഹത്ത യമീസൽ ഖബീസ മിനൽ ത്വയ്യിബ്, നല്ലതും ചീത്തയും അല്ലാഹ് വേറിരിക്കുന്നയും വേറിരിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹ് നമ്മളെ കുറിച്ച് അറിയാഞ്ഞിട്ടല്ല, മറിച്ച് എന്തിനു വേണ്ടിയാണ്? അള്ളാഹു ഇളഹാറ് ചെയ്യിപ്പിക്കുകയാണ്. നമ്മുടെ നിലപാട് അള്ളാഹ്ക്ക് അറിയാം, അത് നമ്മളെ പടുക്കണീന്റെ മുമ്പ് അള്ളാഹ്ക്ക് അറിയാം. പക്ഷേ നമ്മളിൽ നിന്നത് ചെയ്യിച്ച് തെളിയിച്ച് നമ്മളെ കൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യിച്ച് തെളിയിച്ച് ബോധ്യപ്പെടുത്തിയിട്ടാണ്. ഇത്തരം കാര്യം കേൾക്കുമ്പോ ഗൈബിൽ വിശ്വസിക്കാതെ എന്ന് പറയുന്ന ആള് കണ്ടില്ലേ, ഹദീസ് വായിച്ചെന്ന് എന്റെ മനസ്സിലെന്തായിരുന്നു? അപ്പൊ നമ്മുടെ ഈമാൻ പരീക്ഷിക്കുകയാണത്. നമ്മൾ ആമന്ന എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടോ ആമന്ന എന്ന് പറഞ്ഞ അതോടുകൂടി അള്ളാഹ് ഒഴിവാക്കി തരും? ഇല്ല. നിങ്ങളുടെ വിശ്വാസ ദാർഢ്യം പരീക്ഷിക്കപ്പെടില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത്? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബലിഹിം, ഇല്ല, അങ്ങനെ ഒരു നടപടിക്രമം മനുഷ്യലോകത്ത്, ഈ മനുഷ്യലോകത്ത് അങ്ങനെ ഒരു നടപടിക്രമം കഴിഞ്ഞു പോയിട്ടില്ല. നിങ്ങളുടെ മുൻഗാമികളെ മുഴുവനും നാം പരീക്ഷിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. വലയഅലമന്നല്ലാഹുല്ലദീന സദഖു വലയഅലമന്നൽകാദിബീൻ, ആരാണ് സത്യവാന്മാരെന്നും ആരാണ് കള്ളന്മാരെന്നും നിങ്ങളെ കൊണ്ട് വെളിപ്പെടുത്തി അള്ളാഹ് തെളിയിക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടിയാ ഒന്നാമത് ഇത് നമ്മൾ വായിക്കുന്നത്, അള്ളാഹ് അത് വായിക്കണത് വെച്ചത്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഒരു സംഭവം നമ്മുടെ കാലത്തോ നമ്മുടെ കാലത്തിന് ശേഷമോ എപ്പോഴാണോ അത് നടക്കുന്നത് നമുക്കാർക്കും പറയാൻ പറ്റില്ല. നടന്നാൽ സ്വർണം ഒന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് മൂക്ക് കുത്തിച്ചെല്ലണ്ട, മാറി നിന്നോ, അത് ഫിത്തിനെയാണ്. ഫിത്തിന് അവിടെ ഉണ്ടെങ്കിൽ വെല്ലൊന്ന് പോയി പാളി വെക്കാൻ നടക്കണ്ട. ഇല്ല, ഞാൻ ഇനി യുദ്ധത്തിനൊന്നുമില്ല, ആ മല ഒന്ന് കാണാനാണ്, ഞാനൊരു ടൂറിസ്റ്റ് ആയിട്ട് വന്നതാണ്, പോണ്ട, ഒരു കാര്യമല്ല. ഫിത്തിനൊരു വഴിയിൽ നിങ്ങൾ ആ വഴിയെ പോകരുത്, അതിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കണം. അല്ലാഹുമ്മ ജന്നിബ്നൽ ഫിത്തൻ മാ ളഹറ മിൻഹാ വമാ ബത്തൻ, അത് ദുആ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ട് പാഠം അതിൽ നിന്ന് പ്രത്യേകം മനസ്സിൽ വെക്കുക. ഇനി ഇതിന്റെ വ്യത്യസ്തമായ സനദും അതിലുള്ള ചില പിന്നെ വാക്കുകളും കൂടി ഒന്ന് പരിശോധിക്കാം. وقال الامام مسلم وحدثني اميه بن بسطام قال حدثنا يزيد بن زريع قال حدثنا روح عن سهيل بهذا الاسناد نحوه دوار سند وزاد فقال ابي അപ്പോൾ എന്റെ വാപ്പ പറഞ്ഞു, ആര്? സുഹൈലാണ് പറയുന്നത്, ഇബ്നു ഉസ്മാൻ. അദ്ദേഹം പറഞ്ഞു, ഇൻ റഅയ്തഹു ഫലാ തഖറബന്നഹു. ഇതാണ് ഈ സനദില് സനദി ഇസ്നാദിയായ ഒരു ഫായിദ ഉണ്ട്, ഹദീസിന്റെ ഫലം ഒന്നുകൂടി വർദ്ധിക്കുന്നു. അതിന് പുറമെ അതിന്റെ മത്തിനൊരു ഫായിദ ഉണ്ട്. എന്താണ് ആ ഫായിദ? ഇൻ റഅയ്തഹു, യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് അങ്ങനെ ഒരു സ്വർണത്തിന്റെ മല എഴുന്നു നിൽക്കുന്നത് നീ കാണാനിട വന്നാൽ ഫലാ തഖറബന്നഹു, ഒരു കാരണവശാലും ആ വഴിക്ക് നീ അടുത്തു പോകരുത്, ആ വഴിക്ക് പോകരുത്. അത് നീ പിന്നെ അത് സ്വായത്തമാക്കാൻ വേണ്ടി ശ്രമിക്കരുത്, അതിനുവേണ്ടി യുദ്ധം ചെയ്യരുത് എന്നൊന്നുമല്ല ഹദീസ്. ലഫ്ളം എന്താണ്? അതിനോട് അടുക്കരുത്, ആ വഴിക്ക് പോകരുത്. അഥവാ ആ വഴിക്ക് പോകേണ്ട വേറെന്തെങ്കിലും ഉണ്ട് നമുക്ക് വിചാരിച്ചാൽ റീറൂട്ട് ചെയ്യുക. പിന്നെ അവിടെ ഇറങ്ങിയിട്ട് ഇറാഖിൽ അവിടെ യൂഫ്രട്ടീസിൽ കൂടി ഇറങ്ങിയിട്ട് പോകേണ്ടതാണെങ്കിൽ വഴി മാറ്റിയിട്ട് നമ്മൾ പിന്നെ അലക്സാണ്ട്രിയിൽ കൂടെ റീറൂട്ട് ചെയ്ത് പോയിക്കോളി, ആ വഴിക്ക് പോകാനേ നിൽക്കണ്ട എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നസ്വൻ വസറാഹത്തൻ വളരെ വ്യക്തമായി നസ്വിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതാണ് അതിന്റെ മാനവീയായിട്ടുള്ള അതിലുള്ള സിയാദത്ത്. وقال الامام مسلم وحدثنا ابو مسعود سهيل بن عثمان قال حدثنا عقبه بن خالد السكوني عن عبيد الله عن خبيب بن عبد الرحمن عن سهيل بن عثمان قال حدثنا عقبه بن خالد السكوني عن عبيد الله عن خبيب بن عبد الرحمن عن حفص بن عاصم عن ابي هريره قال قال رسول الله صلى الله عليه وسلم يوشك الفرات ان يحسر عن كنز من ذهب فمن حضره فلا ياخذ منه شيئا. ഈ ഹദീസില് വേറൊരു ഫായിദ വന്നു. എന്താണത്?
ഈ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ യൂഷിക്കു ആവാറായിട്ടുണ്ട്. തോനൊന്നും കഴിയില്ല, കാരണം ഖിയാമത്ത് നാളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഉമ്മത്താണ് നമ്മൾ. ഖിയാമത്ത് നാളും ഞാനും ഇത്രയും അടുത്താണ് നിൽക്കുന്നത് എന്ന് റസൂലുള്ള വിരൽ ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ യൂഫ്രട്ടീസ് നദി ഒരു സ്വർണത്തിന്റെ മല തന്നെ പുറത്തേക്ക് വെളിപ്പെടുത്താറായിട്ടുണ്ട്. അത് ഉടനെ സംഭവിക്കും. എന്നിട്ട് പറഞ്ഞു, ഫമൻ ഹദറഹു, ആരെങ്കിലും യൂഫ്രട്ടീസ് നദി സ്വർണത്തിന്റെ മല പുറത്തേക്ക് തള്ളുന്ന ആ സമയത്ത് അവിടെ ഹാജരുണ്ടെങ്കിൽ, പുറത്തുള്ള നമ്മളോട് പറഞ്ഞു അങ്ങോട്ട് നിങ്ങൾ അടുത്തു പോകരുത്, അവിടെ ഉള്ള ആൾക്കാരോട് പറയുന്നു ഫലാ യഖുദു മിൻഹു ശൈഅ, അതിൽ നിന്നൊന്നും എടുക്കുകയും ചെയ്യരുത്. അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോ അവിടെയുള്ള ആളുകളാണെങ്കിൽ ഫമൻ ഹദറഹു, അവിടെ ഹാജറായിട്ടുള്ള ആളുകൾ, അവര് അതിൽ നിന്ന് ഒന്നും തൊടാൻ വേണ്ടി പോണ്ട, ദുനിയാവ് വേണ്ട ഇല്ല നമുക്ക്. ഇനി അവിടെ ഇല്ലാത്ത ആളുകളെ കുറിച്ചാണെങ്കിൽ ഫലായത്തറബന്നഹു, ആ വഴിയെ നിങ്ങൾ പോകാനും നിൽക്കരുത്, അടുത്തു പോകരുത്. ഇത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂലുള്ളാഹിന്റെ ഹദീസിൽ ഓരോ വ്യക്തിക്കും ഉള്ള കൽപ്പനയിലുണ്ട്. നോക്കി നിങ്ങൾ. അപ്പോ ചോദിക്കാലോ, ഞങ്ങൾ യൂഫ്രട്ടീസിന്റെ പരിസരത്ത് താമസിക്കുന്ന ആളുകളാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? എന്തൊക്കെ ഒന്നും ചെയ്യാനില്ല. അതിൽ നിന്ന് ഒരു കാശ് അല്ലെങ്കിൽ ഒരു 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 പണത്തൂക്കം അതിൽ നിന്ന് എടുക്കാൻ വേണ്ടി നിങ്ങൾ പോകരുത്. ഇല്ല, ഞങ്ങളവിടെ ഉള്ള ആൾക്കാരാണ് എന്നാ, പക്ഷെ ഞങ്ങളതിൽ വാങ്ങാനൊക്കെ ഇതിനൊന്നുമല്ല, ഒന്ന് കാണാൻ വേണ്ടി പോകാൻ പറ്റുമോ? കാണാൻ വേണ്ടി അണ്ട അടുത്ത് പോകരുത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി ഇതിൽ തന്നെ قال الامام مسلم حدثنا سهل بن عثمان قال حدثنا عقبة بن خالد عن عبيد الله عن ابي الزناد عن عبد الرحمن الاعرج عن ابي هريره قال قال رسول الله صلى الله عليه وسلم يوشك الفرات وان يحسر عن جبل من ذهب فمن حضره فلا ياخذ منه شيئا. അതേ കാര്യം തന്നെ ആവർത്തിച്ചതാണ്. പിന്നെ അതിൽ ഇസ്നാദിയായ ഫായിദ മാത്രം. ഇനി അടുത്ത ഹദീസ്, അതിൽ തന്നെയുള്ള അടുത്ത ഹദീസ്. قال الامام مسلم حدثنا ابو كامل فضيل بن حسين ابو معن الرقاشي രണ്ടു പേരും ഇമാം മുസ്ലിമിനോട് പറഞ്ഞു. വല്ലഫ്ലു അബി മഅൻ, അതിൽ രണ്ടാമത് പറഞ്ഞ അബൂ മഅനിന്റേതാണ് ഇവിടുത്തെ ലഫ്ളുകൾ. قال حدثنا خالد بن الحارث قال حدثنا عبد الحميد بن جعفر قال اخبرني ابي عن سليمان بن يسار عن عبد الله بن الحارث بن نوفل قال كنت واقفا مع ابي بن كعب. അബ്ദുല്ലാഹിബ്നുൽ ഹാരിസ് പറയാണ്, ഞാനൊരു ദിവസം നിൽക്കുകയായിരുന്നു. ആരുടെ കൂടെ? മാ ഉബയ്യബ്നു കഅബ്, ഉബയ്യബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ നിൽക്കുകയാണ്. ഫഖാൽ, അങ്ങനെ സ്വഹാബിവര്യനായ ഉബയ്യ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ ഞാൻ നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാ യസാലുൻ നാസു മുഖ്തലിഫതൻ അനാഖുഹും ഫീ തലബിദ്ദുനിയാ. ജനങ്ങൾ ആയിക്കൊണ്ടേയിരിക്കും. മുഖ്തലിഫത്തൻ അനാഖുഹും, അവരുടെ അണുക്കുകൾ, അവരുടെ കഴുത്തുകൾ, മുഖ്തലിഫത്തൻ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. ഫീ തലബി ദുനിയാ, ദുനിയാവ് തേടുന്ന കാര്യത്തിൽ. ആ വാക്കിനെ രണ്ട് രൂപത്തിൽ ശാരിഹ്യങ്ങൾ വ്യാഖ്യാനിച്ചു പോയിട്ടുണ്ട്. ഒന്ന്, ജനങ്ങൾ ഇഖ്തലഫ അനാഖുഹും എന്ന് പറഞ്ഞാൽ ഒരാളെ കഴുത്തും കിട്ടും, ഒരാളെ കഴുത്തും കിട്ടും, അഥവാ അവർ പരക്കം പായും എന്നാകും അതിന്റെ അർത്ഥം. ദുനിയാവിന് വേണ്ടി പരക്കം പാച്ചിലാണ്, കാണണ്ടല്ലോ നമ്മള്. അത് ഞാൻ പറയേണ്ടതില്ല, അത് നമ്മുടെ വാക്കുകയാണ്, ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് സിറ്റുവേഷനാണ്. അതുകൊണ്ട് ദുനിയാവിന് വേണ്ടിയുള്ള കറക്കം പരക്കം പാച്ചില് പറയേണ്ടതില്ല. ഒരുത്തൻ അങ്ങട്ട്, ഒരുത്തൻ ഇങ്ങട്ട്. രാവിലെ ഒരു 8 മണി ഉണ്ടാകുന്നതോടുകൂടി ഒരു 10 മണി വരെ റോട്ടിൽ കറങ്ങാൻ പറ്റില്ല. 10 ആൾ ഇങ്ങോട്ട് കയറുമ്പോൾ 20 ആൾ അങ്ങോട്ട് പിന്നെ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഒരു ബസ് കയറാൻ പറ്റുമോ? ഇല്ല. ആദ്യം ആരാ കയറാണോ വേണ്ടത്, ഇറങ്ങാൻ വേണ്ടത്? ഒരു തമ്മിൽ കണ്ട് വാതിലിക്കലാണ് ജാമാകുക. ഇതൊക്കെയാണ് എന്തിന്? അപ്പത്തണം അവിടെ അവിടെ ലേലുണ്ട്, ഇപ്പത്തണം അവിടെ അതിന്റെ മുമ്പ് അത് ചെയ്യാണ്ട്, ഇത്ര ഓഫീസ് തുറക്കാൻ, അല്ല കട തുറക്കാൻ, അല്ല ജോലിക്കെത്തണം, ഒക്കെ എന്തിനാ? ദുന്യാവ് ദുന്യാവ് ദുന്യാവ്. അതാണ് ഇഖ്തിലാഫു അനാഖുന്നാസ് ഫീ തലബിദ്ദുനിയാ, ദുനിയാവ് നേടാൻ വേണ്ടി, ദുനിയാവ് വാരാൻ വേണ്ടിയുള്ള പരക്കം പാച്ചിൽ എന്നതിനെ വ്യാഖ്യാനിച്ചവരുണ്ട്. രണ്ടാമത്തത് അനാഖുന്നാസ് എന്ന് പറഞ്ഞാൽ ഐ ഉമറാഉഹും വ അഅ്യാനുഹും, ജനങ്ങളിലുള്ള നേതാക്കന്മാരും അവരിലുള്ള പ്രമുഖന്മാരുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും സത്യമാണ്, ഉള്ളവനാ കൂടുതൽ പീറ കണ്ടിട്ടില്ലേ. ഇവിടെ എന്തിനാ നേതാവാകുന്നത്? വാരാൻ. എന്തിനാ പ്രധാനമന്ത്രി പദം? എന്തിനാ മുഖ്യമന്ത്രി പദം?
എന്തിനാണ് അതൊക്കെ പോകട്ടെ ഒരു മുനിസിപ്പൽ കൗൺസിലർ ആകുന്നത്, അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പർ ആകുന്നത്, അല്ലെങ്കിൽ അവരുടെ ലോക്യക്കാരനാകുന്നത്, ഏതെങ്കിലും രൂപത്തിൽ വാരാൻ കിട്ടുമോ നോക്കാൻ നേതാക്കന്മാരും പ്രമാണിമാരും വാരുകയാണ്. ഇനി ചിലര് നേതാവാകാതെ വേറെ നിലക്ക് അവർ വലുതാകുകയാണെങ്കിലും വാരാൻ തന്നെയാണ്. അപ്പൊ ഇത് രണ്ടും, ഈ രണ്ട് വ്യാഖ്യാനവും ഒരുപോലെ സത്യത്തോട് അടുത്ത് നിൽക്കുന്ന വ്യാഖ്യാനങ്ങളാണ്. ജനങ്ങൾ ദുനിയാവ് വാരാൻ വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചിലാണ്. അവരുടെ മുന്നിൽ, അവരോടുന്നതിനേക്കാളും മുന്നിൽ ഓടുന്നത് അവരുടെ നേതാക്കന്മാരും അവരിലെ പ്രമുഖന്മാരുമാണ്. തലബുത്തുന്യ ദുനിയാവിന് വേണ്ടിയിട്ട്. എന്തേ ദുനിയാവ്? മരണത്തിൽ നിന്ന് നിങ്ങൾ ഓടിയകലുന്നത് പോലെ ദുനിയാവിൽ നിന്ന് നിങ്ങൾ ഓടിയകന്നാലും നിങ്ങൾക്ക് എന്താണോ അള്ള വിധിച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് കിട്ടാൻ കഴിയും. യാതൊരു സംശയമല്ല. അള്ള നിങ്ങൾക്ക് വിധിക്കാത്തൊരു സംഗതി നിങ്ങൾ എത്ര പരക്കം പറഞ്ഞാലും അവസാനം കയ്യിൽ നിന്ന് ഇപ്പളിം ആണ് അളിഞ്ഞു പോകും, ഒരു നിലക്കും കിട്ടില്ല. അതുകൊണ്ട് ദുനിയാവ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യമുള്ളൂ, അള്ള പറഞ്ഞു വെച്ച് പണിയെടുക്കുക, പണിയെടുക്കുക മാത്രം. അല്ലാതെ നമ്മൾ ഒരു സാമർത്ഥ്യം അതിൽ ഭയങ്കര സാമർത്ഥ്യമായിട്ട് ഓടേണ്ട ഒരു കാര്യമല്ല. ദുനിയാവ് അങ്ങനെയാണ്, പണിയെടുക്കണം എന്ന് പറഞ്ഞാൽ പണിയെടുക്കണം, അത് അള്ള പറഞ്ഞ പണി ഞാൻ എടുക്കുന്നു. മനുഷ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, ഒന്നിൽ കച്ചവടം ചെയ്തോ, ഒരു മിതമായ കച്ചവടം ചെയ്തോ, അല്ലെങ്കിൽ പിന്നെ കൃഷി ചെയ്തോ, അത് ചെയ്തോ, അല്ലെങ്കിൽ ഭൂമി കൂടെ നീ പോയിക്കോ, പല ഏർപ്പാടുണ്ടല്ലോ, എന്തെങ്കിലും ഏർപ്പാട് നോക്കിക്കോ, ഒരു സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു പിന്നെ കൃഷി അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ. പക്ഷേ അള്ള കണക്കാക്കാത്ത ഒന്ന് നിന്റെ കഠിനാധ്വാനം കൊണ്ട് നിനക്ക് കിട്ടുന്നു പ്രതീക്ഷിക്കണ്ട. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ നിനക്കൊരു വീഴ്ച പറ്റിയതിന്റെ പേരിൽ നിനക്കുള്ള കണക്കാക്കിയിട്ടുള്ള ദുനിയാവ് നിന്നിൽ നിന്ന് തെറ്റിപ്പോകാനും ഇരിക്കുന്നില്ല. പക്ഷെ പണിയെടുക്കൽ നമ്മൾ എടുക്കേണ്ട പാടാൻ. ഇതാണ് നമ്മുടെ സിസ്റ്റം. കലാ ഖദറിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ പണിയെടുക്കാനും ഒരു സുഖമുണ്ട്, മടിച്ച് പെരകി കുത്തിരിക്കൂല്ല. അതേ സന്ദർഭത്തിൽ ഔ നിറങ്ങാണ്ടിങ്ങണ്ട ബേജാറായിട്ട് പായാനും നിൽക്കൂല, മിതമായിട്ട് അങ്ങനെ പോകും. അത് വളരെ ശാന്തമായൊരു മനസ്സായിരിക്കും. അയാൾ നല്ല നിദാന്തമായി പണിയെടുക്കും, പക്ഷെ മിതമായിരിക്കും, അതിന് ശാന്തമായിരിക്കും, അത് സമാധാനത്തോടു കൂടിയായിരിക്കും. അയാൾ ബേജാറ് കളിക്കൂല എന്ന് മാത്രം, പണിയെടുക്കാതിരിക്കൂല, ബേജാറ് കളിക്കൂല. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഏതാണെങ്കിലും ശരി, ഇവര് ദുനിയാവിന് വേണ്ടിയിട്ട് മുഖ്തലിഫത്തുൻ അയനാക്കും, അതിൽ ഏറ്റവും മുൻപന്തിയിൽ അവരുടെ അയനാക്കുകൾ, അവരുടെ അഴിയാനുകളും, അവരുടെ റുഅസാക്കളും, അവരുടെ പിന്നെ നേതാക്കന്മാരുമായിരിക്കും ഈ കാര്യം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഖുൽതു, ഞാൻ പറഞ്ഞു, ആരാണ് അബ്ദുല്ലാഹി ഇബ്നുൽ ഹാരിസ് ഇബ്നു നൗഫൽ, അദ്ദേഹം സഹാബി വര്യനായിട്ടുള്ള ഉബൈ ഇബ്നു കഅബ് ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞു, അജൽ, അതെ ശരിയാണ്, എല്ലാവരും ഇന്ന് ദുനിയാവിന് വേണ്ടിയുള്ള നെട്ടോട്ടം പാസില്ലാണ് അന്നത്തെ കാലത്ത്. അപ്പൊ ഇന്നത്തെ കാലം പെരുക്കി നോക്കി, ഇൻഡു എത്ര ചെങ്ങൾ കൂട്ടിക്കോളി. കാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആ ഉബൈ ഇബ്നു കഅബ് പറഞ്ഞു, ഇന്നി സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, യൂഷിഖുൽ ഫുറാത്തു അൻ യഹ്സിറ അൻ ജബലിൻ മിൻ ദഹബ്, യൂഫ്രട്ടീസ് നദി ഒരു സ്വർണത്തിന്റെ മല തന്നെ പുറത്തേക്ക് തള്ളാറായിട്ടുണ്ട്, തോന വൈകാതെ ഖിയാമത്ത് നാളിന്റെ മുമ്പായിട്ട് യൂഫ്രട്ടീസ് നദി സ്വർണത്തിന്റെ മല പുറത്തിടുക തന്നെ ചെയ്യും. فَإِذَا سَمِعَ بِهِ النَّاسُ سَارُوا إِلَيْهِ فَإِذَا سَمِعَ بِهِ النَّاسُ ഈ കാര്യം കേട്ടാൽ അപ്പം തന്നെ ജനങ്ങളെല്ലാവരും ആ മല കാണാൻ അതിൽ നിന്ന് വാരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഓടിപ്പോകും. സാറു ഇലൈ, അത് കണ്ട അപ്പം തന്നെ ചാനലിൽ അതിന്റെ ഫോട്ടോ, അതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ, ആ സയന്റിസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, ഈ സയന്റിസ്റ്റ് ഇങ്ങനെ പറഞ്ഞു. നിങ്ങൾക്കറിയാലോ ആ യൂഫ്രട്ടീസ് നദിയിൽ ഒരു സ്വർണത്തിന്റെ മല ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടാൽ എന്തായിരിക്കും നമ്മുടെ മീഡിയ, എന്തായിരിക്കും നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള അതിന്റെ പ്രതികരണം, ഒന്ന് മനസ്സിൽ വെച്ച് നോക്കി. എല്ലാവരും കൂടി പിന്നെ അങ്ങട്ട്, പിന്നെ യൂഫ്രട്ടീസ് നദി നിൽക്കുന്ന ഇറാഖിലേക്കുണ്ടല്ലോ ടിക്കറ്റ് കിട്ടൂല, പേരും തിരക്കായിരിക്കും, തിരക്കോട് കാറ് പോകുന്ന ആൾക്കാര്, വിമാനത്തിൽ പോണ ആൾക്കാര്, ട്രെയിനിൽ പോണ ആൾക്കാര്, പുഴയിൽ കൂടി പോണ ആൾക്കാര്, കടലിൽ കൂടി പോണ ആൾക്കാര്, നടന്നു പോകുന്ന ആൾക്കാര്, ആകെ തിരക്കായിരിക്കും അങ്ങോട്ട്. ആ സന്ദർഭത്തിൽ ഫയഖൂലു മൻ ഇൻദഹു, ആരുടെ അടുക്കലാണോ ആ യൂഫ്രട്ടീസ് നദിയുള്ളത് അവര് പറയും, അഥവാ മൻ ഹദറഹു, യൂഫ്രട്ടീസ് നദിയുടെ പരിസരത്ത് താമസിക്കുന്ന അവിടുത്തെ തദ്ദേശവാസികളായ ആളുകൾ പറയും, ലൈൻ തറക്കുന്ന ആളുകൾ വന്നിട്ട് അതിൽ നിന്ന് എടുക്കാൻ ആളുകളെ നമ്മൾ വിട്ടേക്കുകയാണെങ്കിൽ, ലൗ തറക്കുനന്നാസ്, ജനങ്ങളെ നമ്മൾ വിട്ടേക്കുകയാണെങ്കിൽ, യഖുദൂന മിൻഹു, ആ സ്വർണമലയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എടുത്തുകൊണ്ടു പോകാൻ ജനങ്ങളെ വിട്ടാൽ, ലയുദ്ഹബന്ന ബിഹി കുല്ലി, ഒരു ദിവസം കൊണ്ട് അത് മുഴുവൻ കൊണ്ടുപോയിട്ടുണ്ടാവും. ചെന്ന ഒറ്റ ദിവസം കാണുന്ന ഒരു ദിവസം ഓർമ്മ ഉണ്ടാവും, രണ്ടാം ദിവസം ആ മല ഉണ്ടാവില്ല, അത് കൊത്തിപ്പറിച്ച് അവർ കൊണ്ടുപോയിട്ടുണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഒരു കുട്ടിനെയും ഇങ്ങോട്ട് അടുക്കാൻ സമ്മതിക്കരുത്. ഓല് ആ സ്വർണമല സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരൊരുങ്ങി നിൽക്കുകയാണ്. അവിടെ പിന്നെ എല്ലാം ഉണ്ടാകും, എല്ലാ തരം ആയുധങ്ങളുമായിട്ട്. ഫയഖ്തതിലൂന അലൈഹി, അങ്ങനെ വരുന്നവരും അവരെ ഉള്ളവരും തമ്മിൽ, ഉള്ളവരതിനെ സംരക്ഷിക്കാൻ, വരുന്നവരത് നേടാൻ. എന്തപ്പ അങ്ങനെ ഒരു സ്വർണത്തിന്റെ മല വന്ന ഓൽക്ക് മാത്രം? അങ്ങനെ ഉണ്ടോ? ഓലവിടെ ജനിച്ചു എന്നല്ലാതെ, പക്ഷെ എങ്ങനെ ഭൂമിയിൽ ഉണ്ടാകുന്നത്? അവർക്ക് മാത്രമാണോ? കാറ്റ് അവർക്ക് മാത്രം അല്ല ഇറക്കിയതാ എന്ന് പറഞ്ഞ് ന്യായം പറയാണ്ടാവും. എന്നിട്ട് ഓലത് വാങ്ങാനും മറ്റോലത് തടുക്കാനും യുദ്ധം തുടങ്ങി. എന്നിട്ട് പറയുന്നു, ഫയുഖ്തലു മിൻ കുല്ലി മിയത്തിൻ തിസ്അത്തുൻ വതിസ്ഊൻ, ഓരോ നൂറിൽ നിന്നും 99 ആൾക്കാർ അതില് മരിച്ചു വീഴുക തന്നെ ചെയ്യും, കൊല്ലപ്പെടുക തന്നെ ചെയ്യും. അപ്പ ഈ ഹദീസിൽ കുറച്ചും കൂടി ഒരു ഫായിദ ഉണ്ട്. ഈ സംഭവം കേട്ടാൽ ഉടൻ ആൾക്കാർ അങ്ങോട്ട് ചെല്ലുമെന്നും, ചെല്ലു മാത്രമല്ല റസൂലുള്ള താക്കീതാണ് ആരും അങ്ങോട്ട് അടുക്കരുത്, പക്ഷെ ആ വാക്ക് കേൾക്കാൻ ആരും ഉണ്ടാവില്ല, ഇല്ലാ മൻ റഹിമല്ലാ, അള്ളാന്റെ പ്രത്യേകമായ റഹ്മത്ത് കിട്ടിയ തുച്ഛം ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് പോകും. പോയാ ചെന്നോര് ചെന്നോര് 99% അവിടെ ആ യുദ്ധത്തിൽ വീഴും. അത് തടുക്കാൻ അവിടുത്തുകാര് അവരൊരുമ്പെടും. ഇതെല്ലാം നടക്കാനുള്ളതാണ് എന്ന്. പിന്നെ ഖാല അബൂ കാമിൽ ഫി ഹദീസിഹി, അബൂ കാമിൽ അദ്ദേഹത്തിന്റെ ഹദീസിൽ പറഞ്ഞു, ഖാല വഖഫ്തു അനാ വ ഉബൈയ് ഇബ്നു കഅബ്, ഞാൻ ഉബൈയ് ഇബ്നു കഅബിന്റെ അടുക്കൽ നിൽക്കുകയായിരുന്നു എന്ന് പറയുന്ന ആ നൃത്തം ഒന്നും കൂടി അദ്ദേഹം വിശദീകരിച്ചു. ഞാൻ അതുപോലെ തന്നെ ഉബൈയ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും നിൽക്കുകയായിരുന്നു, ഫി ളില്ലി ഉജുമി ഹസ്സാൻ, എവിടെ വെച്ച്? ഹസ്സാൻ കോട്ടക്കടുത്ത് വെച്ച്. ഉജുമ് ഏകവചനം, അതിന്റെ ബഹുവചനമാണ് ആജാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഹിയൽ ഹുസൂൻ, കോട്ടകൾക്കാണ് പറയാം. ഹസ്സാൻ കോട്ടയുടെ അടുത്ത്, അതിന്റെ വില്ലില്, അതിന്റെ നിഴലിൽ ഉബൈയ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നിൽക്കുന്നു, അദ്ദേഹത്തിന്റെ കൂടെ ഞാനും നിൽക്കുന്നു. അവിടെ നിൽക്കുമ്പോഴാണ് ഉബൈയ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ ഉദ്ധരിച്ചുകൊണ്ട് ഈ കാര്യം പറഞ്ഞത്. യൂഫ്രട്ടീസ് നദി ഇങ്ങനെ ഒരു സ്വർണമല പുറത്തിടുമെന്നും ആ വാർത്ത കേൾക്കുന്ന നിമിഷത്തിൽ ആളുകളെല്ലാവരും കൂടി അങ്ങോട്ട് ഒഴുകിയെത്തുമെന്നും, ആ സന്ദർഭത്തിൽ അവിടുത്തെ തദ്ദേശവാസികൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവർ രംഗത്ത് വരുമെന്നും, അതിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ ആളുകളെ നമ്മൾ വിട്ടാൽ അവരത് മുഴുവനും എടുത്തുകൊണ്ട് പോകും എന്ന് പറഞ്ഞിട്ട് അവർ തടുക്കുമെന്നും, അങ്ങനെ യുദ്ധമുണ്ടാകുമെന്നും, ആ അവിടെ വരുന്ന ആളുകൾ 99% ആ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെടുമെന്നുള്ള കാര്യം ഉജുമു ഹസ്സാന്റെ നെല്ലിൽ നിന്ന്, ഹസ്സാൻ കോട്ടയുടെ നിഴലിൽ നിന്നുകൊണ്ടാണ് ഉബൈയ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ ബാബിലെ അവസാനത്തെ ഹദീസ് ഇതിൽ കുറച്ചും കൂടെ ഉണ്ട്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഖാല അൽ ഇമാമു മുസ്ലിമുൻ റഹിമഹുല്ലാഹ് ഹദ്ദസന ഉബൈദ് ഇബ്നു യഈഷ് വ ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം വല്ലഫുലി ഉബൈദിൻ, രണ്ടുപേര് ഇമാം മുസ്ലിമിനോട് പറയുന്നു. അതിൽ ഉബൈദ് ഇബ്നു യഈഷ് പറഞ്ഞ വാക്കുകളാണ് വാക്കുകളായിട്ട് ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. അവർക്ക് രണ്ടുപേർക്കും ഈ ഹദീസ് കൊടുത്തതായി അവർ പറയുന്നത്. യഹ്യ ഇബ്നു ആദം ഇബ്നു സുലൈമാൻ മൗല ഖാലിദ് ഇബ്നു ഖാലിദ് ഖാല ഹദ്ദസന സുഹൈറുൻ അൻ സുഹൈൽ ഇബ്നു അബി സാലിഹ് അൻ നബീഹി عن ابي هريره قال قال رسول الله صلى الله عليه وسلم سهيل ابن ابي صالح നേരത്തെ സുഹൈൽ വന്നു, സുഹൈൽ ഇബ്നു അബി സാലിഹ് അദ്ദേഹം കുറെ കൂടി ആദ്യകാലക്കാരനാണ്. പിൽക്കാലക്കാരുടെ കൂട്ടത്തിൽ ഒരു സുഹൈൽ ഇബ്നു ഉസ്മാൻ വരും, അത് രണ്ടും രണ്ട് വ്യക്തികളാണ്. ഏതാണെങ്കിലും ശരി, സുഹൈൽ ഇബ്നു അബി സാലിഹ് അദ്ദേഹത്തിന്റെ പിതാവായ അബൂ സാലിഹിൽ നിന്ന്, അദ്ദേഹം അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, അബൂ ഹുറൈറ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മനഅത്തിൽ ഇറാഖു ദിർഹമഹ വഖഫീസഹ, മനഅത്തിൽ ഇറാഖു ദിർഹമഹ വഖഫീസഹ, ومنعت الشام مديها ودينارها ومنعت مصر اردبها ودينارها وعدتم من حيث بدأتم وعدتم من حيث بدأتم وعدتم من حيث بدأتم شهد على ذلك لحم ابي هريره ودمه
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനഅത്തിൽ ഇറാഖു ദിർഹമഹ വഖഫീസഹ, ഇറാഖ് തടുക്കും, തടുത്തിരിക്കുന്നു എന്നാ പറഞ്ഞത്. അങ്ങനെ മാവിയായി തടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്ന് റസൂലുള്ള പറയുന്നത് ഏതുപോലെയാണ്? അതാ അംറുല്ലാഹി ഫലാ തസ്തഅജിലു, അല്ലാഹുവിന്റെ കൽപ്പന വന്നു വരെന്നെ ചെയ്യും. അങ്ങനെ വന്നു എന്ന് ചിലപ്പോ നമ്മൾ മാളിയിൽ പാസ്റ്റ് ടെൻസിൽ ഭൂതകാലത്തിൽ ഭൂതകാലക്രിയയായിട്ട് പ്രയോഗിക്കും. ഒരു കാര്യം ഉറപ്പാണെങ്കിൽ, അങ്ങനെ ഒരു ശൈലി ഭാഷയിലുള്ളതാണ് അത്. അറബികളുടെ സഹീഹും സലീമും സലീമുമായിട്ടുള്ള ഉസ്ലൂബിൽപ്പെട്ടതാണ് മാളിയായിട്ട് പറയാന്നുള്ളത്. അതുകൊണ്ട് അത്രയും ഉറപ്പാണ്, ഇറാഖ് തടുത്തത് തന്നെ തടുക്കന്നെ ചെയ്യും. എന്താണ് ഇറാഖ് തടുക്കുന്നത്? ദിർഹമഹ, അവിടുത്തെ നാണയങ്ങൾ അത് ദിർഹമാണ്. വഖഫീസഹ, ഖഫീസ് അവിടുത്തെ അളവാണ്. ഭക്ഷണ വസ്തുക്കളൊക്കെ അവർ അളന്നാണ് കൊടുക്കുക, നാണയം അവർ തൂക്കിയിട്ടാണ്, ഗ്രാമോ അല്ലെങ്കിൽ വേറെ രൂപത്തിലുള്ള തൂക്കത്തിലാണ് നാണയവും മറ്റു വസ്തുക്കളും അവർ കൊടുക്കുന്നത്. എന്നാൽ ഭക്ഷ്യവസ്തുക്കളൊക്കെ അവർ അളന്നാണ് കൊടുക്കുന്നത്. ഇറാഖുകാർ അളക്കാൻ ഉപയോഗിച്ചിരുന്ന അളവ് പാത്രത്തിനാണ് ഖഫീസ് എന്ന് പറയാ. ഒരു ഖഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 12 സ്വാഴ് വരും. 12 സ്വാഴ്, ഒരു സ്വാഴ് നമുക്കറിയാലോ, അപ്പൊ നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഏത് ഫിത്ർ സകാത്ത് കൊടുത്തിട്ടേ ഉള്ളൂ. സ്വാഴ് കൊണ്ട് അളന്ന് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 3 ലിറ്റർ വരും. തൂക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. അത് പിന്നെ നമ്മളെടുക്കുന്ന അരിക്കനുസരിച്ച്, ഗോതമ്പത്തിനനുസരിച്ച്, പഞ്ചസാരക്കരച്ച്, അതുപോലെ തന്നെ വെയിലുള്ള ദിവസമാണോ അല്ല മഴ ഉള്ള ദിവസമാണോ അതിനനുസരിച്ചൊക്കെ മാറും തൂക്കം. തൂക്കം വെടിയ അളവെടുക്കുകയാണെങ്കിൽ 3 ലിറ്ററോളം വരും. ഇതാണ് ഒരു സ്വാഴ്. അങ്ങനത്തെ 12 സ്വാഴുള്ള ഒരു വലിയ പറയാണ് തഫീസ്. ആ ഖഫീസ് വെച്ചിട്ടാണ് ആരളക്കാറുള്ളത്? പിന്നെ ഇറാഖിലുള്ള ആളുകൾ അളക്കാറുള്ളത്. അവിടുന്ന് ഇറാഖിൽ നിന്നുള്ള നാണയമായിട്ടുള്ള ദിർഹമും ഇറാഖിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കളായിട്ട് നമുക്ക് കിട്ടിയിരുന്ന പറക്കണക്കിൽ കിട്ടിയിരുന്ന ഖഫീസും രണ്ടും ഇറാഖ് മുടക്കുക തന്നെ ചെയ്യും, മുടക്കിയിരിക്കുന്നു. ആദ്യം ലഫ്ന്ന് നോക്കാം, പിന്നെ അതിന്റെ വ്യാഖ്യാനം നമുക്ക് പിന്നെ പറയാം. അതുപോലെ തന്നെ ശാം എന്ന് പറയുന്ന ആ മഹാരാജ്യം അത് തടുത്തിരിക്കുന്നു, അത് തടുക്കുന്ന ചെയ്യും, അത് തടുത്തിരിക്കുന്നു. മുദിയഹ വദീനാറഹ, മുദി എന്ന് പറഞ്ഞാൽ അവിടുത്തെ അളവാണ്. മുദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതാണ്ട് 22.5 സ്വാഴ് വരും. അതിന്റെ അളവ് അത്രയാണ്. സ്വാഴിലേക്ക് അതിനെ നമ്മൾ കൺവെർട്ട് ചെയ്യുകയാണെങ്കിൽ 22.5. ഹഫീസിനെ നമ്മൾ പറഞ്ഞു ഇറാഖുകാരുടെ അളവ് പറഞ്ഞാൽ 12 പറഞ്ഞത്, ഇത് അതിനേക്കാളും വലിയൊരളവാണ്. 22.5 സ്വാഴ് വരുന്നൊരളവാണ് മുതി. അപ്പോ ഷാമിൽ നിന്നുള്ള മുതി കണക്കിനുള്ള ധാന്യങ്ങൾ അത് ഇറാഖ് ഷാമ് നൽകിയിരുന്നത് ഷാമ് തടുക്കും. അതുപോലെ തന്നെ ഷാമിന്റെ നാണയങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടി വന്നിരുന്നതായ ആ ദീനാറുകൾ ശ്യാമ് തടുക്കുക തന്നെ ചെയ്യും. വമനാത്ത് മിസ്റു ഇർദബ്ബഹാ വദീനാറഹ, അതേപോലെ തന്നെ മിസ്ർ ഈജിപ്ത് അതും തടുക്കും. ഇർദബ്ബഹാ, ഇർദബ് എന്ന് പറഞ്ഞാൽ അവരളക്കാൻ ഉപയോഗിച്ചിരുന്ന അളവാണ്. അത് ഇന്നും ഈജിപ്തിലുള്ള നാടന്മാരായിട്ടുള്ള അവിടുത്തെ കർഷകരുടെ അളവ് ഇർദബ് തന്നെയാണ്. ഏതാണ്ട് അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24 സ്വാഴ് വരും. ശ്യാമുകാരത്ത് 22.5 പറഞ്ഞില്ലേ, ഇത് അതിനേക്കാൾ ഒരു 1.5 സ്വാഴോടും കൂടി 24 സ്വാഴ് അളവ് വരുന്ന ഒരു വലിയ പറയാണ് എന്ത്? ഈജിപ്തുകാരുടെ ഇർദബ്. അങ്ങനെ ഈജിപ്തുകാർ ഇർദബ് കണക്കിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ, അവരുടെ നാണയങ്ങളായിരിക്കുന്ന ദീനാറുകൾ, അത് ഈജിപ്തും തടുക്കും. വഅഴുത്തും, നിങ്ങൾ തിരിച്ചെപ്പോകും. മിൻഹൈസു ബദൽത്തും, എവിടെ നിന്നാണോ നിങ്ങൾ തുടങ്ങിയത് അവിടത്തേക്ക് തന്നെ, ആ അവസ്ഥയിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചു പോവുകയും ചെയ്യും. അത് റസൂലുള്ളാഹി ആവർത്തിച്ചു, വഅഴുത്തും മിൻഹൈസു ബദഅത്തും, എവിടെ നിന്നാണോ നിങ്ങൾ തുടങ്ങിയത് അവിടത്തേക്ക് തന്നെ നിങ്ങൾ തിരിച്ചു പോകും. വഅഴുത്തും മിൻഹൈസു ബദഅത്തും, എവിടെ നിന്നാണോ നിങ്ങൾ തുടങ്ങിയത് അവിടത്തേക്ക്, ആ അവസ്ഥയിലേക്ക് നിങ്ങൾ തിരിച്ചു പോവുക തന്നെ ചെയ്യും. റസൂലുള്ളാഹി ഈ കാര്യം പറഞ്ഞതിന് ഷഹീദ അലാ ദാലിക റഹ്മു അബീ ഹുറൈറത്ത വദമുഹു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ രക്തവും അദ്ദേഹത്തിന്റെ മാംസവും ഈ കാര്യത്തിന് സാക്ഷിയാണ്. അബൂ ഹുറൈറ നേരെ നബിയിൽ നിന്ന് കേട്ടതാണ്. ഇനി നമ്മളൊന്ന് ആലോചിക്കുക, ഇറാഖ്, ഷാം, മിസ്ർ
ഏറ്റവും കിഴക്ക് ഭാഗത്ത് ഇറാഖ്. മദീനയിൽ നിന്നിട്ട് അങ്ങോട്ട് നമ്മൾ നോക്കിയാൽ, അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാൽ കിഴക്ക്, ഏറ്റവും അധികം കിഴക്ക് ഭാഗത്തേക്ക് ചേർന്ന് കിടക്കുന്നത് ഇറാഖ്. അതിൽ നിന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് മാറിയിട്ട് കുറച്ചും കൂടി നോർത്ത് വെസ്റ്റിലേക്ക് പോകുന്നിടത്ത് വലിയ ഇന്നത്തെ ഷാം സിറിയ മാത്രമല്ല, ഇന്നത്തെ ജോർഡാന്, അതുപോലെ തന്നെ പിന്നെ ഫലസ്തീന് എന്നൊക്കെ പറഞ്ഞു കിടക്കുന്ന, ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞു കിടക്കുന്ന ഈ പ്രദേശം മുഴുവനും പഴയ ഷാമാണ്, ലിവാൻഡ് അല്ലെങ്കിൽ ഷാം എന്ന് പറയുന്ന പ്രദേശമാണ്. അതും കഴിഞ്ഞ് പിന്നീട് സീന കഴിഞ്ഞിട്ട് എത്തി ആഫ്രിക്കയുടെ വടക്ക് ഭാഗത്ത് കിഴക്കോട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശം, അത് ഈജിപ്താണ്. ഈജിപ്ത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈജിപ്ത്, അതുപോലെ തന്നെ ലിബിയ, അതുപോലെ തന്നെ പിന്നെ സുഡാൻ, ഏതാണ്ട് ഈ പ്രദേശങ്ങളുടെ, ഈജിപ്തും ഈ രണ്ട് രാജ്യങ്ങളുടെയും കുറച്ച് പ്രദേശങ്ങളും കൂടി ചേർന്നിട്ടുള്ളതിനാണ് മിസർ എന്ന് പറയുന്നത്. ഈ മൂന്ന് രാജ്യങ്ങൾ റസൂലുള്ള പറയുന്ന കാലത്ത് ഇസ്ലാമിന്റെ കീഴിൽ വന്നിട്ടില്ല. അറിയാവുന്ന കാര്യം, ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു പോകുമ്പോൾ ഈ മൂന്ന് വലിയ രാജ്യങ്ങളും ഇസ്ലാമിന്റെ കീഴിൽ വന്നിട്ടില്ല. ഈ രാജ്യങ്ങളെല്ലാം ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്നത് റസൂലുള്ളാഹിന്റെ നിര്യാണ ശേഷം ഖുലഫാക്കളുടെ കാലഘട്ടങ്ങളിലാണ്. അതിനെ തുടർന്നുള്ള കാലഘട്ടങ്ങളിലാണ് അതിനപ്പുറത്തേക്ക് പിന്നീട് ഭരണം നീണ്ടു പോകുന്നത്. ഖുലഫാക്കളുടെ കാലഘട്ടത്തിലാണ് ഇറാഖും അതുപോലെ തന്നെ സിറിയയും അതുപോലെ തന്നെ മിസറും ഈജിപ്തും ഇസ്ലാമിന്റെ കീഴിൽ വന്നത്. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ, അവര് തടുത്തു എന്ന് പറഞ്ഞാൽ ആദ്യം കിട്ടും എന്നൊരർത്ഥം അതിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൻതൂഖ് അല്ലാത്ത മഫ്ഹൂമായിട്ടുള്ള ഒരു ഖബർ അതിലുണ്ട്. മൻതൂഖ് എന്ന് പറഞ്ഞാൽ വാക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അതിനാണ് ലിറ്റററി മീനിങ് എന്ന് പറയുന്നത്. അതിന്റെ അക്ഷരാർത്ഥം, അക്ഷരാർത്ഥം ഒന്നുണ്ടാകും. എന്നാൽ ചിലപ്പോ വാക്കിൽ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ലെങ്കിലും അതിൽ നിന്ന് വന്നു ചേരുന്ന ഒരു ആശയം അതിലുണ്ടാകും. അതാണ് മഫ്ഹൂം, അണ്ടർസ്റ്റുഡ് ആയി കിടക്കുന്ന ഒരു കാര്യമാണ്. റസൂലുള്ളാഹിന്റെ വാക്കിൽ അണ്ടർസ്റ്റുഡ് ആയി കിടക്കുന്ന ഒരു കാര്യമാണ്. ഇവര് നമുക്കത് തടുക്കും എന്ന് പറഞ്ഞാൽ ആദ്യം ഇവര് തരുന്നൊരവസ്ഥ നമുക്കുണ്ടാകും. എങ്ങനെ തരിക? രണ്ട് രൂപത്തിലാണ് തരിക. ഒന്ന്, ഇറാഖിലേക്ക് ഇസ്ലാം വ്യാപിക്കും, സിറിയയിലേക്ക് ഇസ്ലാം വ്യാപിക്കും, ഈജിപ്തിലേക്ക് ഇസ്ലാം വ്യാപിക്കും. വ്യാപിക്കുമ്പോൾ അവിടെയുള്ള മുസ്ലിമീങ്ങൾ ഖലീഫക്ക് പലതരത്തിലുള്ള സഹായങ്ങളായിട്ട്, സകാത്ത് ചിലപ്പോൾ എന്തുണ്ടാകും, ആ നാട്ടിൽ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് കൊടുക്കാൻ വേണ്ടി ഖലീഫക്ക് നൽകാം. അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിൽ പട്ടിണിയും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ സമൃദ്ധിയുള്ള നാടുകളിൽ നിന്ന് അവിടെ നിന്ന് സ്വത്തുക്കൾ ശേഖരിച്ചിട്ട് ഖലീഫ ബാക്കിയുള്ള ആളുകൾക്ക് എത്തിക്കാം. അങ്ങനെ മുസ്ലിമീങ്ങളായ ആളുകൾ നൽകുന്ന സകാത്തായിട്ടും സദഖയായിട്ടും വരുന്ന വരുമാനങ്ങൾ ഒന്ന്. രണ്ടാമത്, ആ നാടുകളിൽ നിന്ന് ഇസ്ലാം സ്വീകരിക്കാത്ത ആളുകൾ, അവര് അവിടെ മുസ്ലിമീങ്ങളുടെ കീഴിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അവര് ഭരണകൂടത്തിന് നൽകുന്ന ജിസിയ നികുതിയുണ്ട്, ആ നികുതി അതും മുസ്ലിങ്ങൾക്ക് വന്നു ചേരും. ഈ മൂന്ന് നാട്ടിൽ നിന്നും, ഇറാഖിൽ നിന്നും, അതുപോലെ തന്നെ ഷാമിൽ നിന്നും, അതുപോലെ മിസറിൽ നിന്നും, മുസ്ലിങ്ങളുടെ തരത്തിൽ നിന്നും, എന്നാൽ മുസ്ലിങ്ങളല്ലാത്ത ജിസിയ നൽകി ജീവിക്കുന്ന, മുസ്ലിം ഭരണത്തിന് കീഴിൽ ജിസിയ നൽകി ജീവിക്കുന്ന അമുസ്ലിങ്ങളുടെ ജിസിയയിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ധാന്യങ്ങളാകട്ടെ നാണയങ്ങളാകട്ടെ, അത് തടുക്കും എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്കത് കിട്ടും, ഇവിടെ ഇസ്ലാം വ്യാപിക്കും, ഇസ്ലാമിന്റെ ഭരണം വരും എന്നത് മഫ്ഹൂമാണ് ഒന്നാമതായി. രണ്ടാമതായി ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യം, പിന്നെ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പിന്നീട് അവരത് തടുക്കും എന്ന് പറഞ്ഞാൽ ഈ പ്രദേശങ്ങൾ ഖിയാമത്ത് നാളിന്റെ മുമ്പായി ഇസ്ലാമിന്റെ ആധിപത്യത്തിൽ നിന്ന് പുറത്തേക്ക് പോകും. യസ്തൗലി അലൈഹ അൽ കുഫാർ, കുഫ്ഫാറുകൾ ഖിയാമത്ത് നാളിന്റെ മുമ്പ് ആ പ്രദേശങ്ങൾ കീഴ്പ്പെടുത്തും എന്നതിനർത്ഥം. അപ്പൊ രണ്ടെണ്ണായി. മൂന്നാമത്തെ ഒരു കാര്യം, വഅത്തും ഹൈസു ബദൽത്തും, മുസ്ലിങ്ങളും ഇസ്ലാമും എന്ന് പറയുന്നത് ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങിപ്പോയിട്ട് അവസാനം രണ്ട് പള്ളിന്റെ ഇടയിൽ മാത്രമായിത്തീരും. ഏതാ രണ്ട് പള്ളി? ഒന്ന് മക്കയും മറ്റൊന്ന് മദീനയും. ഈ രണ്ട് പള്ളിക്കിടയിലുള്ള സ്ഥലം ഹിജാസിൽ ഇസ്ലാം ചുരുങ്ങും. ചില സമയത്ത് ചുരുങ്ങി 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 അവസാനം മദീനയിൽ മാത്രം ഇസ്ലാം ചുരുങ്ങിയെത്തുന്ന പാമ്പ് അതിന്റെ മാളത്തിലേക്ക് തിരിച്ചു വരുന്നത് പോലെ ദീൻ ഹിജാസിലേക്ക് ചുരുങ്ങി വന്നു. മദീനയിൽ തളയുന്ന, മദീനയിൽ മാത്രം പരിമിതമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകും. ആ അങ്ങേയറ്റത്തെ ഗുർബ, മുസ്ലിങ്ങളും ഇസ്ലാമും വളരെ അപരിചിതമായ നിസ്സഹായമായ ഒരവസ്ഥയിലാണ് ആദ്യം തുടങ്ങിയത്. അതേ നിസ്സഹായ അവസ്ഥയിലേക്ക്, ചുരുങ്ങിയ അവസ്ഥയിലേക്ക് വീണ്ടും മുസ്ലിങ്ങൾ തിരിച്ചു പോകും. ഈ മൂന്ന് കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോ ഇറാഖ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ കയ്യിൽ തന്നെയാണ്, പേരിന് മുസ്ലിങ്ങളുടെ കയ്യിലാണ്. ഷാം എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ ബഷാറുൽ അസദും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എതിരാളികളും തമ്മിലുള്ള പോരാട്ടമാണ്. അതുപോലെ തന്നെ ഈജിപ്ത് എന്ന് പറഞ്ഞ അബ്ദുൽ ഫത്താഹ് സീസിയും അതുപോലെ തന്നെ മുഹമ്മദ് മുർസിനെ അനുകൂലിക്കുന്ന ആളുകളും തമ്മിൽ അവിടെ കശപിശയാണ്, സമാധാനമൊന്നുമില്ല. എന്നാലും ഒക്കെ മുസ്ലിങ്ങളെ കയ്യിൽ തന്നെയാണ്. അപ്പോ ഈ ഇത് പ്രത്യക്ഷത്തിൽ അതാണ്. പരോക്ഷമായി പലർക്കും പലതും പറയാണ്ടാകുവാണ്, അമേരിക്കന്റെ ആധിപത്യമുണ്ട്, മറ്റോന്റെ സ്വാധീനമുണ്ട്, ഇവന്റെ പിന്നെ വസായത്തുണ്ട്, ഇങ്ങനെ കുറെ വർത്തമാനം പറയാണ്ടാവും. അതൊന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലാഹിറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം എന്ന് പറയുന്നത് അതിന്റെ ലാഹിറായ പ്രത്യക്ഷമായ അർത്ഥത്തിലാണ്. ആ പ്രത്യക്ഷമായ അർത്ഥത്തിൽ തന്നെ ഈ നാടുകൾ ആദ്യം ഇസ്ലാമിന്റെ കീഴിലായിരുന്നില്ല റസൂലുള്ളത് പറയുമ്പോൾ. പിന്നീട് അത് ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ വരികയും അവിടുത്തെ മുസ്ലിങ്ങളിൽ നിന്നും അമുസ്ലിങ്ങളിൽ നിന്നും വരുമാനം ഇസ്ലാമിന് കിട്ടും, ഖലീഫക്ക് കിട്ടുകയും ചെയ്യും. മുസ്ലിങ്ങളായ ആളുകളുടെ സക്കാത്തിൽ നിന്നും സദഖയിൽ നിന്നും ബാക്കി ആവശ്യമുള്ള പാവങ്ങളായ മുസ്ലിങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമാനം വരും, അധികമുള്ള വരുമാനം ഖലീഫക്ക് വരും, നികുതി വരും. അതേപോലെ തന്നെ അവിടെ ജീവിക്കുന്ന, അവിടുത്തെ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ജീവിക്കുന്ന അമുസ്ലിങ്ങൾ നൽകുന്ന ജിസിയ അത് ഖലീഫക്ക് വരും. ഇങ്ങനെ അവിടെ ഇസ്ലാമിന്റെ ആധിപത്യം ഉണ്ടാകും എന്നതാണ് ഒന്നാമത്തെ പ്രവചനം. അത് നടന്നു, പുലർന്നു, നമ്മൾ കണ്ടതാണ്. ഖലീഫ ഹാറൂൻ റഷീദ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം പറയുന്നിടത്ത് മനോഹരമായ ഒരു വാചകം ചില ചരിത്രകാരന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. ഒരു ദിവസം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന്റെ മുന്നിൽ ഇങ്ങനെ കിടന്നു, മലർന്നു കിടന്നു. അപ്പൊ ഒരു കാർമേഘണ്ട് ഇങ്ങനെ വേഗത്തിൽ അടിച്ചു മിന്നിങ്ങനെ പോകുന്നു. അത് കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു, കാർമേഘമേ, നീ പോ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നീ പോയി പെയ്തോ, അള്ളാന്റെ ഭൂമിയിൽ എവിടെ നീ പോയി പെയ്താലും എനിക്കൊരു പ്രശ്നമല്ല, എവിടെ നീ പെയ്താലും അവിടെ പിന്നെ കൃഷി ഉണ്ടാകുമല്ലോ, അതിന്റെ നികുതി എന്റെ ബൈത്തുൽമാലിൽ എന്റെ ഖജനാവിൽ ഇവിടെ എത്തിക്കോളും. കാരണം അത്രയും വിശാലമായിരുന്നു ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അതിരുകൾ. അങ്ങനെ വന്നു. ഈജിപ്തിൽ നിന്ന് കയ്യും കണക്കുമില്ലാത്ത ധനങ്ങൾ, കയ്യും കണക്കുമില്ലാത്ത നികുതികൾ, ഭക്ഷ്യവസ്തുക്കൾ, അത് യഥേഷ്ടം ഇസ്ലാമിന്റെ ആസ്ഥാന കേന്ദ്രങ്ങളിലേക്ക് വന്നു. അത് ചരിത്രമാണ്, നിഷേധിക്കാൻ പറ്റാത്തതാണ്. ഷാമിൽ നിന്ന് യഥേഷ്ടം വേണ്ടത്ര സമ്പത്ത് മറ്റാവശ്യമുള്ള പ്രദേശങ്ങളിൽ വിതരണം ചെയ്യാൻ വേണ്ടി ഖലീഫക്ക് അയച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു നൂറ്റാണ്ടുകൾ. ഇതൊരു വർഷം രണ്ടു വർഷം ഒന്നുമല്ല, നൂറ്റാണ്ടുകൾ. അതേപോലെ തന്നെ ഇറാഖ് യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും ഉൽപ്പന്നങ്ങൾ മദീനയിലേക്ക് അതുപോലെ തന്നെ ഷാമിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു, ഖലീഫക്ക് ലഭിച്ചുകൊണ്ടേയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ആദ്യത്തെ പ്രവചനം നൂറ്റാണ്ടുകൾ പുലർന്ന് നിലനിൽക്കുക തന്നെ ചെയ്തു. ഇനി അതിലെ രണ്ടാമത്തെ പ്രവചനം അതെന്താണ്? ഇത് തടുക്കും, അവരൊന്നും തരാത്തൊരു സ്ഥിതി ഉണ്ടാകും. കാരണം കുഫ്ഫാറുകൾ അവരുടെ മേൽ ആധിപത്യം വാഴും. അവിടെയൊക്കെ ഇസ്ലാം, ഇപ്പൊ സ്പെയിനിൽ പണ്ട് മുസ്ലിങ്ങളുണ്ടായിരുന്നു, മുസ്ലിം ഭരണം ഉണ്ടായിരുന്നു, അവിടുന്ന് പലതും ഖലീഫക്ക് വന്നിരുന്നു. ഇന്ന് സ്പെയിനിൽ എന്തെങ്കിലും കിട്ടോ? അല്ല, ഇന്ന് സ്പെയിനിൽ മുസ്ലിം എന്ന് പറയാൻ പറ്റൂല, ആ സ്ഥിതിയിലേക്ക് പോയി. എന്നതുപോലെ ഈ നാടുകൾ ഇസ്ലാമിന്റെ കയ്യിൽ നിന്ന്, ആധിപത്യത്തിൽ നിന്ന് പുറത്തേക്ക് പോകും. ഇറാഖാണെങ്കിൽ ഇറാഖ് എന്ത് ചെയ്യും? ഇറാഖിനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ ദിർഹമും ഖഫീസും, അവിടുത്തെ അളവായിരിക്കുന്ന ഖഫീസ് അഥവാ 12 സ്വാ വരുന്ന പറയിലുള്ള ആ ധാന്യങ്ങൾ ഇനി നമുക്ക് കിട്ടില്ല. അവസാന കാലത്ത് ഖിയാമത്തിന് മുമ്പ് പറ്റ നമുക്ക് നഷ്ടപ്പെടും, അത് കുഫ്ഫാറുകളുടെ ആധിപത്യത്തിന് കീഴിലാകും. അവിടുത്തെ നാണയമായ ഒരു ദിർഹം പോലും നമുക്ക് കിട്ടില്ല. അതുപോലെ ഷാമിന്റെ അളവായിട്ടുള്ള മുതിയ് അഥവാ മുതിയ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 22.5 സ്വാ ആണ്. ആ സ്വാവി കണക്കിലുള്ള ധാന്യങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, അതിനി നമുക്ക് വരില്ല. അവിടുത്തെ നാണയം നമുക്ക് വരില്ല. ആ പ്രദേശങ്ങൾ മുസ്ലിങ്ങളല്ലാത്തവരുടെ കയ്യിലേക്ക് പോകും. അതുപോലെ തന്നെ ഈജിപ്ത്, അവിടുത്തെ ഇർത്തിപ്പും അവിടുത്തെ ദീനാറും നമുക്ക് നൽകുന്നത് മുടക്കും.
എന്നുള്ളത് ഈ കാര്യം ഇനി തീർത്തു വരാനിരിക്കുന്നു, അത് സംഭവിക്കാനിരിക്കുന്നതാണ്. അത് വരുന്നതോടുകൂടി മുസ്ലിംകളുടെ അന്നത്തെ അവസ്ഥ ഉഴുത്തും ഹൈത്തു ബദഅത്തും, അത് റസൂലുള്ള മറ്റ് ഹദീസിലും പറഞ്ഞിട്ടുണ്ട്. ഇമാം മുസ്ലിം തന്നെ മറ്റ് പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള അബൂ ഹുറൈറയിൽ നിന്നുള്ള റിവായത്തിൽ ബദഅൽ ഗരീബൻ വസയഊദു കമാ ബദഅ ഗരീബ, ഇസ്ലാം വളരെ അപരിചിതവും നിസ്സഹായവുമായ ഒരവസ്ഥയിലാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. ആ നിസ്സഹായവും അപരിചിതവുമായ അവസ്ഥയിലേക്ക് തന്നെ ഇസ്ലാം തിരിച്ചു വരും, ആ അവസ്ഥയിലേക്ക് തന്നെ അത് തിരിച്ചു പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എത്രത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഹിജാസിൽ ചുരുങ്ങും, മദീനയിൽ ചുരുങ്ങും അങ്ങനത്തെ ഒരവസ്ഥ. അപ്പോ ഇനി നമ്മൾ പലതും നമ്മളല്ലെങ്കിൽ നമ്മളെ മക്കളായിട്ട് നമ്മൾ കാണേണ്ടി വരും ഈ പറഞ്ഞ ഇസ്ലാമിന്റെ. ഇപ്പൊ നമ്മൾ വേദനാപൂർവ്വം പലരും ചരിത്രം പറയും, നമുക്ക് സ്പെയിന് നഷ്ടപ്പെട്ടു, നമുക്ക് സിസിലി നഷ്ടപ്പെട്ടു, അത് നഷ്ടപ്പെട്ടു, ഇത് നഷ്ടപ്പെട്ടു. അതൊന്നുമല്ല, അതിന്റെ അപ്പുറമുള്ളത് നഷ്ടപ്പെടും. ഇറാഖ് പൂർണ്ണമായി പോകും, ഷാം പൂർണ്ണമായി പോകും, ഈജിപ്ത് പൂർണ്ണമായി പോകും, ഒക്കെ കുഫ്ഫാറുകളുടെ ആധിപത്യത്തിലേക്ക് പോകുമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവസാന ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് തിരിച്ചു പോകും, പാമ്പ് മാളത്തിലേക്ക് പോകുന്നത് പോലെ. എവിടെ നിന്നാണോ അത് പുറത്തേക്ക് വന്നത് ആ ഹിജാസിലേക്ക് തന്നെ തിരിച്ചു പോകും. അത് ആ രണ്ട് പള്ളിക്കിടയിൽ ഒരുങ്ങും, അത് ആ മദീനയിൽ ഒതുങ്ങുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഇത് റസൂലുള്ള പറഞ്ഞതാണ്, പറഞ്ഞതാണെങ്കിൽ അത് പുലരാനുള്ളതാണ്. അതിന് അബൂ ഹുറൈറ സാക്ഷി പറയുന്നു, അതിന് ഞാൻ സാക്ഷിയാണ്. അബൂ ഹുറൈറയുടെ ലഹമും ദമും രക്തവും മാംസവും അതിന് സാക്ഷിയാണ്. ഈ അധ്യായം അവസാനിച്ചു, ഇനി അടുത്ത അധ്യായം. باب في فتح قسطنطينية وخروج الدجال ونزول عيسى بن مريم. വിഷയത്തിൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വേഗത്തിൽ അങ്ങ് പോയി, ഖിയാമത്തിന്റെ അടുത്തുകണ്ട് വലിയ ലക്ഷണങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നല്ല ശ്രദ്ധയിലിരുന്നെങ്കിൽ മാത്രമേ ഇതിന്റെ കാലങ്ങളും ഇതിന്റെ കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കൊന്ന് കിട്ടുള്ളൂ, മറ്റാകെ കൂടെ കൂടിക്കൊഴഞ്ഞു പോകും. ഖുസ്തന്തീനിയ എന്ന് പറയുന്ന പട്ടണം മുസ്ലിങ്ങൾ വിജയിക്കുന്നതിനെ സംബന്ധിച്ച് പറയപ്പെട്ടിട്ടുള്ള അധ്യായം മുസ്ലിമിന്റെ നബവിയുടേതാണ് ഈ തലവാചകം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബാബുൻ, ഈ ബാബിൽ ചർച്ച ചെയ്യുന്നത് ഫത്ഹു ഖുസ്തന്തീനിയ, കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നതിനാണ് ഖുസ്തന്തീനിയ എന്ന് പറയാം. ഏതാ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്? ഇപ്പോഴത്തെ തുർക്കിയില്ലേ, ആ തുർക്കിയില് ഇസ്താൻബുൾ എന്ന് പറഞ്ഞിട്ടൊരു പട്ടണം ഉണ്ടല്ലോ, തുറമുഖ പട്ടണം, ആ പട്ടണത്തിനാണ് ഖുസ്തന്തീനിയ എന്ന് പറയാം. ആദ്യം വളരെ പുരാതന കാലത്ത് അത് ഭരിച്ചുകൊണ്ടിരുന്നത് ബീസന്തികളാണ്. ബീസന്തികൾ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ആ പട്ടണത്തിന് ബീസന്തിയ എന്നാണ് പറയാം. ബീസന്തിയ ബൈസാൻഷ്യം എന്ന് പറയും. എപ്പോഴും വലിയ നാഗരികതകൾ, മനുഷ്യ നാഗരികതകൾ വികസിച്ചു വരുന്നത്, വളർന്നു വരുന്നത് യഥേഷ്ടം വെള്ളമുള്ള സ്ഥലത്താണ്. മനോഹരമായിട്ടുള്ള ബീച്ചുകൾ, കടലുകളൊക്കെ ഉള്ള കടലിലേക്ക് ചേർന്ന് കിടക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ അതിമനോഹരമായിരിക്കുന്ന നദികൾ ഒഴുകുന്ന നദീതീരങ്ങളിൽ, നദീതടങ്ങളിൽ, അവിടെയൊക്കെയാണ് ആദ്യമായിട്ട് മനുഷ്യര് അങ്ങനെ സമൂഹമായി വളർന്ന് വികസിച്ചു വന്നിട്ടുള്ളത്. ഇറാഖ് വളരെ പുരാതനമായിട്ടുള്ള ഒരു നാഗരിക കേന്ദ്രമാണ്. കാരണം എന്താണ്? ഇറാഖിൽ രണ്ട് വലിയ വമ്പൻ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. അതുപോലെ തന്നെ വളരെ പുരാതനമായിട്ടുള്ള നാഗരിക കേന്ദ്രമാണ് ഈജിപ്ത്. കാരണം നൈൽ നദി എന്ന് പറയുന്നത് ഈജിപ്തിനെ കീറിമുറിച്ചാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ രണ്ട് കരകളിലും വലിയ നാഗരികതകൾ വളർന്നു വന്നു. അതുപോലെ തന്നെ പിന്നെ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിൽ പറയുന്നുള്ള ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ അറേബ്യൻ ഗൾഫിന്റെ തീരത്തുള്ള രാജ്യങ്ങളാണിത്. അതുകൊണ്ടാണ് ദുവലുൽ ഖലീജ് അൽ അറബി, അറേബ്യൻ ഗൾഫ് രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത്. യഥേഷ്ടം വെള്ളം ഉണ്ടായിരിക്കും. ഇന്ത്യയിൽ കുറെ പഴയ കാലം മുതൽ തന്നെ ഇവിടെ മനുഷ്യ നാഗരികത ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവിടെ പിന്നെ വലിയ നദികൾ, രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട നദികൾ, പിന്നെ കുറെ പോഷക നദികൾ, പിന്നെ കുറെ ചെറുനദികൾ, ഇതൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ ഏറ്റവും അധികം മനുഷ്യന് വെള്ളമില്ലാതെ ഒരു സ്ഥലത്ത് ജീവിക്കാൻ കഴിയില്ല. അവർക്ക് യഥേഷ്ടം വെള്ളവും നല്ല കാലാവസ്ഥയും കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഭാഗം കടലും ഒരു ഭാഗം കരയുമായിട്ട് കിടക്കുന്ന, കടലിലേക്ക് പാതിയും കടലിലേക്ക് ഉന്തി നിൽക്കുന്ന ഈ പട്ടണം, അഥവാ ഇസ്താൻബുൾ പട്ടണം.
ആ പട്ടണത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ഒരു ഭരണം, ഒരു വലിയൊരു സാംസ്കാരിക കേന്ദ്രം, ഒരു നാഗരിക കേന്ദ്രം ഉണ്ടായിരുന്നു. അത് ബീസന്തികൾ ഭരിച്ചിരുന്ന കാലത്ത് ആ പ്രദേശത്തിന് ബൈസാൻഷ്യം, ബീസന്തിയ എന്ന് അറബിയിൽ പറയും. പിന്നെ കുറച്ചു കഴിഞ്ഞ് ക്രൈസ്തവ മുന്നേറ്റം നടന്ന കാലത്ത് കോൺസ്റ്റന്റൈൻ വൺ എന്ന് പറയുന്ന രാജാവ് അദ്ദേഹം പോയിട്ട് അത് പിടിച്ചടക്കിയിട്ട് ക്രിസ്ത്യാനികളുടെ നാടാക്കി. കോൺസ്റ്റന്റൈൻ അത് പിടിച്ചടക്കിയപ്പോൾ അദ്ദേഹം ബൈസാൻഷ്യം എന്ന പട്ടണത്തെ മാറ്റിയിട്ട് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് അദ്ദേഹം പേര് കൊടുത്തു. അപ്പൊ അതിന് ബൈസാൻഷ്യം എന്നുള്ള പേര് മാറ്റിയിട്ട് കുസ്തന്തീനിയ അല്ലെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിൾ എന്നുള്ള പേരിലായി. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് മുസ്ലിങ്ങൾ അത് കീഴടക്കാൻ വേണ്ടി പല കാലത്തും ശ്രമിച്ചു. അതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞിട്ടുള്ള ചില ഹദീസുകളുണ്ട്, കോൺസ്റ്റാന്റിനോപ്പിൾ ആ രാജ്യത്തോട് യുദ്ധം നടത്തുന്ന ആളുകൾ ആദ്യം ആ സ്ഥലം പിടിക്കാൻ വേണ്ടിയിട്ട് മുആവിയ റളിയല്ലാഹു തആല അൻഹു ഒരു സൈന്യത്തെ അയച്ചു. അങ്ങനെ അവിടേക്ക് പോകാൻ കഴിഞ്ഞില്ല. അതിന്റെ തൊട്ട് മുമ്പുള്ള കടലിടുക്കിൽ വെച്ചിട്ട് അവർ തിരിച്ചു പോരേണ്ടി വന്നു. പക്ഷേ കോൺസ്റ്റാന്റിനോപ്പിളിനോട് ഒരു യുദ്ധത്തിൽ ഏർപ്പെടാൻ മുആവിയ അയച്ച സൈന്യത്തിനായില്ല. മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകനായ യസീദ് ഇബ്നു മുആവിയ ഒരു സൈന്യത്തെ അയച്ചു. ആ സൈന്യത്തില് മഹാന്മാരായ പല സഹാബിമാരുണ്ടായിരുന്നു. ഏതുപോലെ അബൂ അയ്യൂബ് അൻസാരി അദ്ദേഹം ആ സൈന്യത്തിൽ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, ഇങ്ങനെയുള്ള പ്രഗത്ഭരായ സഹാബിമാരെ അണിനിരത്തിക്കൊണ്ട് വലിയ ഒരു സൈന്യത്തെ ആരയച്ചിട്ടുണ്ട്? യസീദ് ഇബ്നു മുആവിയ അദ്ദേഹത്തിന്റെ കാലത്ത് പോവുണ്ടായിട്ടുണ്ട്. ഈ സൈന്യമാണ് ആദ്യമായിട്ട് അവരോട് യുദ്ധത്തിൽ ഏർപ്പെട്ടത്. ആരോട്? കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ഈ പട്ടണത്തോട്. കോൺസ്റ്റാന്റിനോപ്പിളാക്കി അത് വികസിപ്പിച്ചപ്പോൾ കോൺസ്റ്റന്റൈൻ എന്ത് ചെയ്തിട്ടുണ്ട്? ബീസന്ത്യാക്കൾ ഭരിക്കുന്ന കാലത്ത് തുറന്നൊരു പട്ടണമായിരുന്നു. കോൺസ്റ്റന്റൈൻ വന്നതിന് ശേഷം ചുറ്റും കോട്ടകളും മതിലുകളും കെട്ടി വളരെ ഭദ്രമായി അതിരുകൾ സംരക്ഷിച്ച് നിർത്തുന്ന ഭദ്രമായ നല്ല പ്രതിരോധ ശേഷിയുള്ള നല്ലൊരു പട്ടണമാക്കിയിട്ടാണ് അദ്ദേഹം അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യത്തെക്കുറിച്ച് യസീദിന്റെ കാലത്ത് നടക്കുന്ന ഈ യുദ്ധത്തെ, കോൺസ്റ്റാന്റിനോപ്പിളിനോട് നടത്തുന്ന ഈ യുദ്ധത്തെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞിട്ടുള്ളത് ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഔവലു ജൈഷിൻ യഗ്സൂന മദീനത്ത ഖൈസർ മഗ്ഫൂറുൻ ലഹും. ഇത് ഇമാം ബുഖാരി തന്റെ സ്വയം ഉദ്ധരിച്ചുള്ള ഹദീസാണ്. ഖൈസറിന്റെ പട്ടണം, ഖൈസറിന്റെ പട്ടണത്തോട് യുദ്ധം ചെയ്യുന്ന ആദ്യത്തെ മുസ്ലിം സൈന്യം ഏതാണോ, മഗ്ഫൂറുൻ ലഹും, അവരുടെ തെറ്റല്ല പുറത്തു കൊടുത്തിട്ടുണ്ട്. അല്ലാഹു അക്ബർ. ഈ കാര്യം ആരാണ് ഈ സൈന്യത്തെ നയിക്കുന്നത്? യസീദ് ഇബ്നു മുആവിയ. യസീദ് ഇബ്നു മുആവിയ എന്ന് പറഞ്ഞാൽ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് എന്ന് മാത്രമല്ല, ചിലപ്പോൾ ചില ചരിത്രകാരന്മാർ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ട് മൂന്ന് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് രൂക്ഷമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയും. അതിൽപ്പെട്ട ഒന്നാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യപ്പെട്ടത് ഇദ്ദേഹം അയച്ചിട്ടുള്ള സൈന്യമാണ്, സിയാദ് ബിൻ അബീഹിയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വെച്ച് കൊല ചെയ്യപ്പെടുന്ന ആ യുദ്ധം ആരുടെ കാലത്താണ് നടക്കുന്നത്? ഈ യസീദിന്റെ കാലത്താണ്. യസീദ് അയച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ അവിടുത്തെ ഗവർണറായിട്ടുള്ള സിയാദ് ബിൻ അബീഹിയാണ് ആ യുദ്ധം നടത്തിയതും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തലയറുക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു കാരണം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കാലത്ത് മദീനക്കാർക്കെതിരിൽ അദ്ദേഹം ഒരു സൈനിക നടപടി കൈക്കൊണ്ടു. അങ്ങനെ സൈനിക നടപടിയിൽ മദീനക്കാരെ കീഴ്പ്പെടുത്തിയിട്ട് 3 ദിവസം പട്ടാളത്തിന് വിട്ടുകൊടുത്തു. ഇതാണ് വഖഅത്തുൽ ഹർറ എന്ന പേരിൽ ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെടുന്ന സംഭവം. അങ്ങനെ മദീനയിൽ അവര് അഴിഞ്ഞാടി. റസൂലുള്ളാന്റെ പട്ടണം, റസൂലുള്ളാ അന്ത്യവിശ്രമം കൊള്ളുന്ന പട്ടണം, ഹറമാക്കി പ്രഖ്യാപിച്ചിട്ടുള്ള പട്ടണം, ആ പട്ടണത്തിൽ സൈന്യത്തിന് അഴിഞ്ഞാടാൻ 3 ദിവസം വിട്ടുകൊടുത്ത ആ വഖഅത്തുൽ ഹർറ എന്ന് പറയുന്ന ദുഃഖകരമായ സംഭവം. 2. മൂന്നാമത്തെ ഒരു സംഭവം, കാഴ്ബക്ക് പിന്നെന്ത് ചെയ്തിട്ടുണ്ട്? മിഞ്ചനീക്ക് വെച്ചുകൊണ്ടും മറ്റും കാഴ്ബയെ ആക്രമിച്ചു ഇബ്നു സുബൈറിനെ തുരത്താൻ വേണ്ടിയിട്ട്. ആ സംഭവം കാരണം ഹറമിനെതിരിലുണ്ടായ ഒരു കയ്യേറ്റമായി ഈ രണ്ട് മൂന്ന് സംഭവം കാരണത്താൽ ചരിത്രകാരന്മാരും വേണ്ടതുപോലെ സൂക്ഷ്മതയില്ലാത്ത ആളുകളും യസീദിന്റെ പേര് കേൾക്കുമ്പോൾ വളരെ മോശമായി പ്രതികരിക്കും. ചിലപ്പോ ചീത്ത പറയുന്ന അവസ്ഥ ഉണ്ട്. എന്നാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅ അവരെന്താ ഈ വിഷയത്തിൽ കൈക്കൊള്ളുന്ന നിലപാട്? നമ്മൾ യസീദിനെ കുറിച്ച് എന്ത് പറയും? ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം ലാ നുഹിബ്ബുഹും വലാ നസുബ്ബുഹും ഈ വാക്ക് ചിലർക്ക് മനസ്സിലായിട്ടില്ല. ഇബ്നു തൈമിയ്യനെ വായിക്കുക എന്നുള്ളത് വലിയൊരു വിഷയമാണ്. ഏതുപോലെ നമ്മളെ ജിന്ന് ഇഷ്യൂ ഇവിടെ വന്നു. ജിന്നിനോട് സഹായം ചോദിക്കണമെങ്കിൽ ചോദിക്കാം, ജിന്ന് മുസ്ലിമായാ മതി, അത് ഹാദിറായാ മതി, പിന്നെ നമ്മൾ ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജിന്നിന്റെ കഴിവപ്പെട്ട കാര്യമായാ മതി, നമുക്ക് ഇഷ്ടം പോലെ ചോദിക്കാം. ഈ പറഞ്ഞതൊക്കെ ഈ ചോദിക്കുന്ന ആൾക്കാർക്ക് ഉറപ്പുവരുത്താൻ പറ്റിയ കാര്യമാണല്ലോ. ജിന്ന് മുസ്ലിമാണ് ഉറപ്പുവരുത്താൻ പറ്റിയ കാര്യമാണ്. ആലോചിക്കുന്നില്ല അവര്, തലച്ചോറ് വേറെ എവിടെ വെച്ചിട്ടാണ് ഈ വരുന്നത്. അതേതോ സലായിമാർക്ക് 5 പൈസക്ക് വിറ്റിട്ടാണ് ചിന്തിക്കുന്നത്. ജിന്ന് മുസ്ലിമാണ്, ഇവരാണ് വിരിക്കുകയാണ് ചോദിക്കുന്നതിന്റെ മുമ്പ്. ജിന്ന് ഹാദിറാണ്, അവരിങ്ങനെ തൊട്ട് നോക്കി ആ ജിന്ന് വളരെ പെട്ടെന്ന് പോലെ തീരുമാനിക്കും. അതുപോലെ തന്നെ ജിന്നിന്റെ കഴിവ് പെട്ടതാണ്. എനിക്കുള്ള ചില കഴിവുണ്ട്, യാസറിനുള്ള കഴിവ് വേറെ ഉണ്ട്. ഏതാണ് യാസറിന്റെ കഴിവിൽ ഏതൊക്കെ പെടുന്ന എനിക്കെന്നെ അറിയില്ല. അപ്പൊ ഉദാഹരണമായിട്ട് എന്റെ ആപ്പിൾ ഫോണിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്, അത് പരിഹരിച്ചു തരാൻ യാസറിന് പറ്റുമോ എന്ന് ഞാൻ യാസറിനോട് ചോദിച്ചിട്ട് യാസറ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞെങ്കിലാ ഞാൻ തന്നെ ഉറപ്പിക്കുന്നത്. ഇവര് ജിന്നിനോട് ചോദിക്കാൻ പറയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ജിന്നിന്റെ കഴിവപ്പെട്ടാണ് നമുക്ക് ചോദിക്കാന്നേ എന്ന് പറയുന്ന ആ വിഷയം വന്നപ്പോ ഷെയ്ഖുൽ ഇസ്ലാമിനെ ചില ആളുകൾ വായിച്ചു നോക്കി. ഷെയ്ഖുൽ ഇസ്ലാമിന്റെ വാചകം കണ്ടപ്പോ ആ ഷെയ്ഖുൽ ഇസ്ലാമും അത് പറ്റുന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ വാചകങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കി. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള ഈ കാലഘട്ടത്തിലുള്ള വലിയ പണ്ഡിതന്മാരോട് ചോദിക്കുക എന്ന് വെച്ചു. നമ്മള് ഷെയ്ഖ് ഫൗസാൻ അടക്കമുള്ള ആളുകളോട് ഷെയ്ഖുൽ ഇസ്ലാമിനെ കുറിച്ചിട്ട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ലജ്നന്റെ ഫത്വ പറഞ്ഞു. ലജ്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗദി അറേബ്യയിലുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള 10 പണ്ഡിതന്മാരടങ്ങുന്ന ഫത്വയുടെ ബോഡിയാണ്. അവരുടെ തൽപ്പത്തിരിക്കുന്നത് മുഫ്തി ആയിരിക്കും. മുഫ്തിയും മുഫ്തിയുടെ കീഴിൽ 9 ആളുകളുമാണ്. അവരീ വിഷയത്തെ കുറിച്ചിട്ട് പറഞ്ഞു, ഷെയ്ഖുൽ ഇസ്ലാമിന്റെ വാചകങ്ങളിൽ ഇങ്ങനെ ഒരു സംഗതി ഇല്ല, ചില ആളുകൾ വായിച്ചിട്ട് തെറ്റിദ്ധരിക്കുന്നതാണ്. ആ 10 കാണിച്ചു തന്നു. ഷെയ്ഖുൽ ഇസ്ലാമിനെ വായിക്കാൻ കഴിയാത്ത ആൾക്കാർ, വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാർ വായിക്കുമ്പോഴുള്ള അബദ്ധമാണ്. അദ്ദേഹം അത് പറഞ്ഞു, അത്ര പറഞ്ഞുള്ളൂ. പിന്നെ വേറെ ചില ഉലമാക്കളോട് ഇദ്ദേഹം പറഞ്ഞ വാക്കുകളും ആ ഭാഗങ്ങളും എടുത്ത് വായിച്ചപ്പോ അവര് ക്ലിയറായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഷെയ്ഖുൽ ഇസ്ലാം ഇന്നോടത്തിന്നത് പറഞ്ഞു, ഇന്നോടത്തിന്നത് പറഞ്ഞു, ഇവിടെ എങ്ങനെ പറഞ്ഞു, ഈ പറഞ്ഞത് അത് എതിരല്ല, അതിങ്ങനെയാണെങ്കിൽ എന്ന് പോലും എന്നുള്ളത് ഇഫ്തിറാദിയായി പറഞ്ഞ ചില വാചകത്തെ സന്ദർഭത്തിൽ നിന്ന് നടത്തി മാറ്റിയിട്ടോ അല്ലെങ്കിൽ വായിച്ചാൽ മനസ്സിലാകാത്തതുകൊണ്ടോ ചിലര് പറയാണ്. ഇപ്പൊ കുറച്ച് കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ പ്രത്യേകത എന്താ അറിയോ? ഞങ്ങൾക്ക് അറബിയൊക്കെ തിരിയും, അതുകൊണ്ട് ഞങ്ങളാണ് വായിച്ചാൽ മതി, ഞങ്ങളാണ് ചോദിച്ചാൽ മതി. അപ്പൊ നമ്മൾ വായിക്കണതോ ചോദിക്കണതോ നെറ്റിൽ നിന്ന് ഒരു കഷ്ണം കിട്ടണതോ അതൊരു കഷ്ണം ആകുള്ളൂ, മുഴുവൻ അവർക്ക് കാണാൻ കഴിയില്ല. ആന അതൊരു ചൂരാണ് അറിഞ്ഞില്ലേ? ആന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു മൊറാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒറ്റ അതൊരു മൊറാണ്, മനസ്സിലായില്ലേ? ഇങ്ങനെ ഷെയ്ഖുൽ ഇസ്ലാമിനെ മൊറായിട്ടും ചൂരായിട്ടും പറഞ്ഞെടുക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അവർക്കൊക്കെ അറബി തിരിയും, അറബി തിരിയാത്ത പ്രശ്നമല്ല. പക്ഷെ ഓല അറബിയോട്ട് തൊട്ട് നോക്കിയത് ഒന്നുകിൽ വാലുമ്പോ മാത്രമാണ് അല്ലെങ്കിൽ കാലുമ്പോ മാത്രമാണ്, അതൊരു തൂണാണ് അല്ലെങ്കിൽ അതൊരു മൊറാണ് അല്ലെങ്കിൽ ഒരു ചൂലാണ് എന്ന് പറയുന്ന സ്ഥിതിയുണ്ട്. ഏതാണെങ്കിലും ശരി, ഷെയ്ഖുൽ ഇസ്ലാമിനെ വായിക്കാൻ കഴിയാത്ത ആളുകൾ വായിച്ചു കുടുങ്ങിയ ഒരു വാചകമാണ് ഞങ്ങളെ മുന്നിൽ പറഞ്ഞത്. വളരെ രസകരമായതാണ്. ലാ നുഹിബ്ബുഹും വലാ നസുബ്ബുഹും. ലാ നുഹിബ്ബുഹും, ഇനി അത് മനസ്സിലാക്കിക്കോളും. ഞാൻ 3 സംഭവം പറഞ്ഞല്ലോ. ഒന്ന് ഖത്ലു യസീദ്, യസീദിന്റെ കർബലയിൽ വെച്ച് വധിക്കപ്പെട്ടതിന്റെ ഒരു ഉത്തരവാദിത്തം ആർക്കുണ്ട്? യസീദിനുണ്ട്. പിന്നെ യസീദ് ഇബ്നു മുആവിയക്ക് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഗവർണറായ സിയാദ് ഇബ്നു അബിയാണ് അദ്ദേഹത്തെ കൊല ചെയ്തത്. പക്ഷേ അത് യസീദിന്റെ കൽപ്പന പ്രകാരമായിരുന്നില്ല. യസീദ് നൽകിയ ഉത്തരവ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പിടികൂടിയിട്ട് ഇങ്ങോട്ട് മദീനത്തേക്ക് അയക്കണം എന്നാണ്, ഷാമിലേക്ക് അയക്കണം എന്നാണ് അത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ യുദ്ധം തുടങ്ങി വന്നപ്പോ അവസാനം എന്തായി? അത് കൊലയിലെത്തിയതാണ്. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടു എന്ന കാര്യം അറിയുമ്പോൾ യസീദ് വളരെയധികം വിഷമിക്കുകയും, ഞാൻ ഒരിക്കലും ഈ കാര്യത്തിന് വേണ്ടി ആജ്ഞാപിച്ചിട്ടില്ലല്ലോ, അദ്ദേഹത്തെ കൊല്ലണം എന്ന് ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല, ആജ്ഞാപിച്ചിട്ടില്ല, അത് അവരുടെ അടുക്കൽ പക്ഷേ തെറ്റാണ്, പക്ഷെ എന്താണെങ്കിലും ഖലീഫക്ക് അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളവർ തന്നെ. ആ സംഭവം. രണ്ടാമത്തേത് വഖായത്തുൽ ഹർറ, മദീന സൈനികമായ ഒരു സൈനികമായ നടപടി മദീനക്കെതിരിൽ കൈക്കൊണ്ടത്, അതിനുശേഷം 3 ദിവസം മദീന പട്ടാളക്കാർ കഴിഞ്ഞാടാൻ വിട്ടുകൊടുത്തത്. 3ാമത്തേത് കഅബക്കെതിരിൽ മിഞ്ചനീത്ത് വെച്ചുകൊണ്ട് യുദ്ധം നടത്തിയിട്ടുള്ളത്. ഈ 3 സംഭവം അദ്ദേഹത്തിന്റെ കാലത്ത് നടന്നിട്ടുള്ളത്, ആ പ്രവൃത്തിയിൽ ലാ നുഹിബ്ബുഹും, നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല, പ്രവൃത്തിയിൽ അവരെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ വലാ നസുബ്ബുഹും, അത് അവരിൽ നിന്ന് സംഭവിച്ചത് പോയത് കൊണ്ട് യസീദിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്ത് പറയുകയോ മോശക്കാരൻ മോശക്കാരൻ എന്ന് ചീത്ത പറയാനോ നമ്മൾ മുതിരില്ല. കാരണം എന്തുകൊണ്ടാണ് ചീത്ത പറയാത്ത? ഇതൊക്കെ ചെയ്തിട്ട് ഈ ഹദീസ് വായിക്കി, ഈ ഹദീസ് മുസ്ലിമിന്റെ, ഞാൻ പറഞ്ഞല്ലോ ബുഖാരിന്റെ ഹദീസ്, ബുഖാരിയുടെ ഹദീസിൽ പറയാണ് എന്താ പറഞ്ഞിട്ടുള്ളത്, ഔവലു ജൈഷിൻ യഗ്സൂന മദീനത ഖൈസർ മഗ്ഫൂറു ലഹും, ഖൈസറിന്റെ പട്ടണത്തോട് യുദ്ധം നടത്തുന്ന ആദ്യ സൈന്യം അള്ളാഹുവിന്റെ ഗുഫ്രാൻ കിട്ടിക്കഴിഞ്ഞവരാണ്. ആരാണ് ഖൈസറിന്റെ പട്ടണത്തോട് ആദ്യമായി യുദ്ധം നടത്തിയത്? മുആവിയ സൈന്യത്തെ അയച്ചു, യുദ്ധം നടത്താൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത് സൈന്യത്തെ അയച്ചു അദ്ദേഹത്തിന്റെ കാലശേഷം യസീദ്. ആ സൈന്യം നയിച്ചത് യസീദാണ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അബു അയ്യൂബ് അൻസാരി ഉണ്ടായിരുന്നു, അബ്ദുല്ലാഹിബിൻ സുബൈർ ഉണ്ടായിരുന്നു, അബ്ദുല്ലാഹിബിൻ ഉമർ ഉണ്ടായിരുന്നു, അബ്ദുല്ലാഹിബിൻ അബ്ബാസ് ഉണ്ടായിരുന്നു, വഖുസു മിന സ്വഹാബത്തിൽ കിറാമി റളിയല്ലാഹു അൻഹു, ഇതുപോലെയുള്ള ഒരുപാട് സ്വഹാബത്ത് ഉണ്ടായിരുന്നു. അവരാണ് ആദ്യമായി യുദ്ധം നടത്തിയത്. അവർ ചെയ്ത ആ ത്യാഗം മുൻനിർത്തി അവരുടെ തെറ്റല്ലവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്. ഈ മഗ്ഫൂറു ലഹും എന്ന് റസൂലുള്ളാഹ് പ്രവചിച്ചിട്ടുള്ള, റസൂലുള്ള അറിയിച്ചിട്ടുള്ള ഇവരെ നമ്മൾ ചീത്ത പറയാനും റെഡിയല്ല. ഇതാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്ത്. ഇപ്പോ കണ്ടോ, ഒരു ഭയങ്കര ഭരണാധികാരികളുടെ വാലാട്ടികളാണ്, ഒരു ഹറഫികളാണ്, അച്ചെടുത്തുമ്പ നോക്കുന്ന ആൾക്കാരാണ്. ഇല്ല, കാര്യം അപ്പുറം അപ്പുറം കൂടി വായിക്കുന്നവരും മനസ്സിലാക്കുന്നവരും അതിന്റെ വസത്ത് പിടിക്കുന്നവരുമാണ്. യസീദിന്റെ അടുക്കൽ വീഴ്ച ഉണ്ടാകും, ശരി, അദ്ദേഹത്തിന്റെ അടുക്കലുള്ള വീഴ്ചയായി എണ്ണുന്ന കാര്യത്തിൽ അനുഹിബുഹും, അതിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ അതിന്റെ പേരിൽ അദ്ദേഹത്തെ തെറി വിളിക്കണോ നമ്മൾ? വലാന സുബ്ബുഹും, കാരണം അവർക്ക് ഇങ്ങേ പുറത്ത് കുറെ ഹസനാത്തുകളുണ്ട്. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, കൈസറിന്റെ പട്ടണത്തോട് ആദ്യം യുദ്ധം ചെയ്യുന്ന ആ സൈന്യം ബാഫൂറിലോ അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്. ആ സൈന്യത്തെ നയിച്ച ആളാണ് യസീദ്. ഏതാണെങ്കിലും പിന്നെ നമ്മൾ അതിലേക്ക് എത്തിയത് ഖുസ്തന്തീനിയെ കുറിച്ചിട്ടാണ്. ഖുസ്തന്തീനിയ അത് പിന്നെ വിജയിക്കുക, ഖുസ്തന്തീനിയ വിജയിച്ചു, എന്നിട്ട് അന്നൊന്നും ആ യുദ്ധം നടന്നു എന്നല്ലാണ്ട് ജയിച്ചില്ല, യുദ്ധം നടത്തിപ്പോന്നു. പിന്നെ കുറെ കാലത്തേക്ക് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ അത് പിന്നെ ക്രിസ്ത്യാനികളുടെ കേന്ദ്രമായി അവരുടെ കയ്യിൽ തന്നെയായിരുന്നു, കിട്ടിയില്ല. അവസാനം പിന്നീട് അത് എന്ന് മാത്രമാണ് മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത്. കുറെ ശ്രമങ്ങൾ നടന്നിട്ട് അവസാനം അത് വരുന്നത് മുഹമ്മദ് അസ്താനി ഇബ്നു മുർദാൻ, അത് സുൽത്താൻ മുഹമ്മദ് രണ്ടാമന്റെ കാലത്താണ്. ആരാണ് ഈ സുൽത്താൻ മുഹമ്മദ്? സുൽത്താൻ മുഹമ്മദ് ഖാൻ എന്ന് പറയുന്നത് ഓട്ടോമൻ തുർക്കികളുടെ, ഓട്ടോമൻ ഭരണാധികാരികളിൽ പെട്ടിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം അത് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴ്പ്പെടുത്തുന്നത് ഹിജറ വർഷം 857 ഹിജറ വർഷം 857 കീഴ്പ്പെടുത്തിയത്. അപ്പൊ ഈ കീഴ്പ്പെടുത്തലാണോ, ഈ വിജയമാണോ ഉദ്ദേശിക്കുന്നത്? അല്ല. കാരണം ഇനി അത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് മുസ്ലിങ്ങളുടെ കയ്യിൽ വന്നു, പിന്നെ അത് മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് വീണ്ടും പോകും, അവസാനം ഖുസ്തന്തീനിയ തിരിച്ചു പിടിക്കുന്ന ഒരു സമയമുണ്ട്. അത് എപ്പോഴാണ്? ഖുസ്തന്തീനിയ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഹുറൂജു ദജ്ജാൽ പുറത്തു വരണം. ദജ്ജാൽ പുറത്തു വന്നാൽ ഉടനെ തന്നെ നുസൂലു ഈസ ബ്നു മറിയം, ഈസ അലൈഹിസ്സലാം ഇറങ്ങി വരണം. ഇവിടെ ഒരു ക്രമമുണ്ട്. ബൈത്തുൽ മഖ്ദിസ് ഖറാബായി കിടക്കുകയാണ്. ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ ഖറാബുൽ മഖ്ദിസ്, ബൈത്തുൽ മഖ്ദിസ് ഖറാബായി കിടക്കും. പിന്നെ ബൈത്തുൽ മഖ്ദിസ് ഖറാബായത് രണ്ടാമത് മുസ്ലിങ്ങൾക്ക് തിരിച്ചു പിടിച്ചിട്ട് അതിന്റെ ഇമാറത്ത് മുസ്ലിങ്ങൾ ശരിയായ വിധത്തിൽ അതിന്റെ ഇമാറ അതിന്റെ പരിപാലനം മുസ്ലിങ്ങൾക്ക് കിട്ടും. കിട്ടുമ്പോൾ ഹറാബു യസരിബ്, യസരിബ് മദീന തകരാറാവും. ബൈത്തുൽ മഖ്ദിസ് മുസ്ലിങ്ങൾ തിരിച്ചുപിടിച്ച് അവരത് പരിപാലനം നടത്തുമ്പോ മദീന ഖറാബാകും. ബൈത്തുൽ മഖ്ദിസ് തിരിച്ചുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏതിന്റെ ലക്ഷണമാണ്? തുടർന്ന് മദീന ഖറാബാകും എന്നതിന്റെ ലക്ഷണമാണ്. മദീന ഖറാബായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതിന്റെ ലക്ഷണമാണ്? ഉടനെ തന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ, അത് വിജയിക്കുന്നതിന്റെ ലക്ഷണമാണ്. കാരണം മദീനക്കാരായ ആൾക്കാരാണ് കയറിയിട്ടാണ് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിക്കുന്നത്. ഈ പറഞ്ഞിട്ടുള്ള ഇസ്താൻബുൾ എന്ന് പറയുന്ന പട്ടണം പിടിക്കും. കോൺസ്റ്റാന്റിനോപ്പിൾ വിജയിച്ചു എന്ന് പറഞ്ഞാൽ അത് ഏതിന്റെ ലക്ഷണമാണ്? അത് വേറെ വലിയൊരു സംഭവത്തിന്റെ ലക്ഷണമാണ്. ദജ്ജാൽ ഇതാ ഇറങ്ങി എന്നതിന്റെ ലക്ഷണമാണ്. ദജ്ജാൽ ഇറങ്ങി എന്ന് പറയുന്നത് ഏതിന്റെ ലക്ഷണമാണ്? ഈസാ നബിയുടെ നുസൂലിന്റെ ലക്ഷണമാണ്. മാലമണികൾ 10, ആ മാലമണി സിറന്നിട്ട് വരും. പെട്ടെന്നാണ് ഈ കാര്യങ്ങൾ നടക്കുക. അപ്പോ ഹിജറ 857 സുൽത്താൻ മഹ്മൂദ് ഖാൻ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ച്, ആ പിടുത്തമൊന്ന് വേറെ. അതിനുശേഷം വീണ്ടും ആ പ്രദേശങ്ങൾ റോമക്കാരുടെ ക്രൈസ്തവ ലോകത്തിന്റെ കയ്യിലേക്ക് തിരിച്ചു പോകും. നമുക്കറിയാവുന്നതാണ്, ഒരുപാട് കാലം ഇസ്ലാമിക ഖിലാഫത്തിന്റെ ആസ്ഥാനമായിരുന്ന ഈ തുർക്കി പിന്നീട് പിന്നെ മുസ്തഫ പിന്നെ അത്താതുർക്ക് വന്നതോടുകൂടിയിട്ട് പലപ്പോഴും ഇപ്പോഴും ഒരു വേറൊരു കോലാണ്, ആകെ കൂടിക്കൊഴഞ്ഞൊരു കോലാണ്. അവിടെ ഒരു മുഖമക്കനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖം വെളിപ്പെടുത്തുന്ന മക്കന, നിക്കാബിടുന്നു എന്നല്ല പറഞ്ഞ്, വെറുതെ തല ഒന്ന് മറച്ച പെണ്ണ് പാർലമെന്റിൽ മെമ്പർഷിപ്പ് നഷ്ടപ്പെട്ടതാണ് എന്ന് മാത്രമല്ല, അത് സെക്യുലർ എന്നല്ലാതെ ഒരു മുസ്ലിം എന്നൊരു പേരും ചൊവ്വി അതിന് കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാണ് യൂറോപ്യൻ യൂണിയനിലെ അംഗത്വം കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അവർ പറയണോ, അവർ ക്ഷാ എന്ന് മൂക്കൊണ്ട് വരക്കണം എന്ന് പറഞ്ഞാൽ 4 വട്ടം ക്ഷാ എഴുതുന്ന ആളുകളാണ്. അതിനി അവിടുന്ന് പോയി പറ്റ മുസ്ലിങ്ങളില്ലാതെ പോയിട്ട് അത് ക്രൈസ്തവ ലോകത്തിന്റെ ആസ്ഥാനമായി കിടക്കും, എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നൊരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിന്റെ മുന്നോടി, അതിന്റെ ലക്ഷണങ്ങൾ ഓരോന്നും ഞാൻ പറഞ്ഞു. ആദ്യം ബൈത്തുൽ മഖ്ദിസ് വരും, അത് മദീന ഖറാബാകുന്നതിന്റെ ലക്ഷണമാണ്. മദീന ഖറാബാകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുസ്തന്തീനിയ പിടിക്കണതിന്റെ ലക്ഷണമാണ്. ഖുസ്തന്തീനിയ പിടിക്കുക എന്നുള്ളത് ദജ്ജാൽ ഇറങ്ങണതിന്റെ ലക്ഷണമാണ്. ദജ്ജാൽ ഇറങ്ങുക എന്നുള്ളത് ഈസാ നബി വരുന്നതിന്റെ ലക്ഷണമാണ്. ഈ വലിയ കാര്യങ്ങളെ സംബന്ധിച്ചാണ് അടുത്തതായി ഇനി പറയാൻ പോകുന്നത്. അപ്പോ ഫത്ഹുൽ ഖുസ്തന്തീനിയ, ബാബുൻ ഫീ ഫത്ഹി ഖുസ്തന്തീനിയ, കോൺസ്റ്റാന്റിനോപ്പിൾ. അത് മാപ്പിലൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിന്റെ ചരിത്രം ഞാൻ പറഞ്ഞു. പണ്ട് ബീസന്തികൾ ഭരിച്ചിരുന്ന ബൈസാൻഷ്യമായിരുന്നു, അതിമനോഹരമായ പട്ടണമാണ്. പാതി കടലിലേക്ക് ഉന്തി നിൽക്കുന്നു, പാതി കരയിലേക്ക് ഉന്തി പിന്നെ തള്ളി നിൽക്കുന്നു, അങ്ങനെയുള്ള ഒരു പട്ടണമാണ്. അതിമനോഹരമായ പട്ടണമാണ് ആ പട്ടണം. ഒരുപാട് കാലം അത് പിന്നെ ബീസന്തികൾ ഭരിച്ചു, അവരുടെ കയ്യിൽ നിന്ന് ക്രിസ്ത്യാനികൾ അത് പിടിച്ചു. കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന കോൺസ്റ്റന്റൈൻ 1, 2, 3 ഒക്കെ ഉണ്ട്. അതിൽ ഒന്നാമത്തെ കോൺസ്റ്റന്റൈൻ 1 അദ്ദേഹം ഫസ്റ്റ് അദ്ദേഹമാണത് പിടിച്ചത്. അദ്ദേഹം അതിനെ ആകെ മാറ്റി ചുറ്റും മതിലുകളും അതുപോലെ തന്നെ കോട്ടകളും ഒക്കെ ആക്കി ഭദ്രമാക്കി കുറെ കൂടി വികസിപ്പിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അതെന്ത് ചെയ്തു, ആദ്യം അതിനോട് യസീദ് മുആവിയ യുദ്ധത്തിന് പോയി, പക്ഷെ അവിടെ എത്താൻ കഴിഞ്ഞില്ല. പിന്നെ യസീദിന്റെ കാലത്ത് യുദ്ധം നടത്തി, പക്ഷെ വിജയിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ പിൽക്കാലത്ത് പിന്നെയും യുദ്ധത്തിനുള്ള ശ്രമങ്ങൾ നടന്നു, അതിലൊന്നും കോൺസ്റ്റാന്റിനോപ്പിൾ പിടിക്കാൻ കഴിഞ്ഞില്ല. അവസാനം ഹിജറ 857 സുൽത്താൻ മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഒരു ഭാഗത്ത് ഒന്നിച്ച് കരയിലൂടെ വമ്പിച്ചൊരു സൈന്യത്തിന് വിട്ടു. അപ്പോ അവിടെ ഉണ്ടായിരുന്ന സൈന്യം മുഴുവനും അവരെ നേരിടാൻ വേണ്ടി ഒരു കരയുദ്ധത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് അവരൊരുങ്ങി അങ്ങോട്ടും തിരിഞ്ഞപ്പോ കടലിലേക്ക് കടൽ സൈന്യം ഒരു വലിയ ഒരു നേവൽ ഫോഴ്സ് ഒരുക്കിയിട്ട് 3 മൈൽ ഇപ്പുറത്ത് സജ്ജമാക്കി നിൽക്കുകയായിരുന്നു. ഇവരും മറ്റോലും തമ്മിൽ ഇങ്ങനെ കൊളത്തുന്ന നേരത്ത് ഈ വഴിക്ക് ഇവരങ്ങോട്ട് കയറി, കടലിൽ നിന്നാണ് കയറി. കടലിൽ നിന്ന് കയറിയിട്ട് പിന്നിന്നും മറ്റോലിന്റെ മുന്നിന്നും യുദ്ധം നടത്തിയിട്ടാണ് കോൺസ്റ്റാന്റിനോപ്പിൾ അവര് പിടിച്ചടക്കിയത്. പിന്നെ അത് കുറെ കാലം നിൽക്കൂല, അത് മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെടും. നഷ്ടപ്പെട്ടിട്ട് വീണ്ടും അവിടെ ക്രൈസ്തവാധിപത്യം വരും. ആ ക്രൈസ്തവാധിപത്യം അവസാനിപ്പിക്കുന്നത് ഖിയാമത്ത് നാളിന്റെ തൊട്ടു മുമ്പാണ്. അത് ഈ വലിയ ലക്ഷണങ്ങൾ വരുന്ന സമയത്ത് വീണ്ടും കോൺസ്റ്റാന്റിനോപ്പിൾ വരും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ആയിഷ ബീവി ചോദിച്ചില്ലേ, നബിയെ ഇസ്ലാമിന്റെ വിജയങ്ങൾ പൂർത്തിയായില്ലേ? ഇല്ല, അത് പൂർത്തിയായിട്ടില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന ഒരുപാട് വിജയങ്ങൾ ഇനിയും വരാനുണ്ട് എന്ന് പറഞ്ഞതിൽ ഈ കാര്യം കൂടി ഉൾപ്പെടുന്നു. ആ ഹദീസ് ഒന്ന് വായിക്കാം. ഹദ്ദസനി ഖാല അൽ ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഹദ്ദസനി സുഹൈർ ഇബ്നു ഹർബ്
قال حدثنا معل بن منصور قال حدثنا سليمان بن بلال قال حدثنا سهيل سهيل بن أبي صالح عن نبيه عن أبي هريرة സുഹൈൽ അദ്ദേഹത്തിന്റെ പിതാവായ അബൂ സാലിഹിൽ നിന്ന് അദ്ദേഹം അബൂ ഹുറൈറയിൽ നിന്ന് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ലാ തഖൂമു സാഅ ഹത്താ യൻസില റൂമു ബിൽ അഅമാഖ് ഔ ബിദാബിഖ് ഖിയാമത്ത് നാൾ സംഭവിക്കില്ല. ഇനി പറയാൻ പോകുന്ന സംഭവം പുലരുന്നതുവരെ എന്താണത്? ഹത്താ യൻസില റൂം, റോമക്കാർ എന്ന് ഹദീസിൽ പറഞ്ഞാൽ റോമാരുടെ കീഴിലായിരുന്നു, ക്രിസ്ത്യാനികളുടെ കീഴിലായിരുന്നു, അഥവാ ക്രൈസ്തവ നേതൃത്വമാണ് ഉദ്ദേശിക്കുന്നത്, അവരുടെ ആധിപത്യമാണ് ഉദ്ദേശിക്കുന്നത്. റോമക്കാർ അഥവാ ക്രിസ്ത്യാനികൾ വന്നിറങ്ങുന്നത് വരെ എന്ന് പറയുന്നത് ശാമിലെ അറിയപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ് അഅമാഖ്. അഅമാഖിന്റെ പ്രത്യേകത എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റുഭാഗത്തും ഉയർന്നു നിൽക്കുന്ന മലകളാണ്, മഴ പെയ്ത വെള്ളം ഇങ്ങനെ ഒലിച്ച് അതൊന്നായിട്ട് കുറെ വെള്ളം സ്റ്റോർ ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് അഅമാഖ്. അതിന് കൊല്ലത്തിൽ അധിക സമയത്തും അവിടെ വെള്ളം ധാരാളമായി കിട്ടും. സ്വൈഫില് ഉഷ്ണകാലത്ത് വളരെ കുറച്ച് മാത്രമേ വെള്ളത്തിനൊരു ക്ഷീണം അവിടെ വരുള്ളൂ, ഇഷ്ടം പോലെ വെള്ളമുള്ള സ്ഥലമാണ് അഅമാഖ്. ഇന്ന് അവിടെ യുദ്ധം നടക്കുമ്പോ അഅമാഖ് എന്നുള്ളത് ഈ ISIS എന്ന് പറയുന്ന IS ഉണ്ടല്ലോ അവിടുത്തെ, പിന്നെ ഖവാരിജുകൾ, അവര് അഅമാഖ് എന്നാണ് അവരുടെ ചാനലിന് പേരിട്ടിട്ടുള്ളത്. അപ്പൊ അറബി ചാനലൊക്കെ നോക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ അത് കാണാൻ പറ്റും. എന്തിനറിയോ, ഞങ്ങൾ ഇതിന്റെ ആൾക്കാരാന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവർ വരുത്തി തീർത്താ വരൂല, കാരണം ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസ് ആദ്യം പറഞ്ഞത്, ആദ്യം ബൈത്തുൽ മഖ്ദിസ് കിട്ടണം. ബൈത്തുൽ മഖ്ദിസ് കിട്ടുന്നോട് കൂടിയിട്ട് മദീന ഖറാബാകണം, മദീന ഖറാബാകുന്നതോടുകൂടി പിന്നെ ഖുസ്തന്തീനിയ കിട്ടണം. ഖുസ്തന്തീനിയ അത് ഇതൊന്നും നടക്കാതെ ഇപ്പൊ അവർ നടത്തുന്നത് ഞങ്ങളതിന്റെ ആൾക്കാരാണ് എന്ന് വരുത്താൻ വേണ്ടി ഹദീസിൽ വന്നിട്ടുള്ള ഇത്തരം പദങ്ങൾ അവരുടെ ചാനലിനോ അല്ലെങ്കിൽ അവരുടെ ബാനറിലോ എഴുതി വെച്ചാൽ അവരതിന്റെ ആൾക്കാരാകുമോ? അവര് ഇതല്ല, അവര് ഖവാരിജുകളാണ്. ISIS ചാനലിന് അവര് ചിലപ്പോ വക്കാലത്തുൽ അഅമാഖ് അല്ല അഅമാഖ് ഏജൻസി എന്ന് പറഞ്ഞ് പേര് കൊടുക്കുന്നത് കാണാം. ഈ അഅമാഖ് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്ഥലമാണ്, ഹലബ് എന്ന് പറയുന്ന സിറിയയിൽ അറിയപ്പെട്ട പ്രദേശമാണ് ഹലബ് എന്ന് പറയുന്ന പ്രൊവിൻസ്. ആ ഹലബിൽ ഉള്ള ഒരു സ്ഥലമാണ്, യഥേഷ്ടം വെള്ളം കിട്ടുന്ന ഒരു സ്ഥലമാണ് അഅമാഖ്. ആ അഅമാഖിൽ ആരെത്തും? ക്രിസ്ത്യാനികളെത്തും, റോമക്കാരെത്തും. റോമക്കാരെന്ന് പറഞ്ഞാൽ ക്രൈസ്തവരെത്തും, അവര് വന്നിറങ്ങും. അല്ലെങ്കിൽ അവർ അഅമാഖിനോട് ഏതാണ്ട് അടുത്ത് കിടക്കുന്ന ദാബിഖിൽ വന്നിറങ്ങും. ദാബിഖ് അല്ലെങ്കിൽ ദാബഖ് രണ്ട് രൂപത്തിലും പറയും. ദാബിഖ് എന്നുള്ളതാണ് അസ്വഹ്, കൂടുതൽ ശരിയായിട്ടുള്ള ഉച്ചാരണം. രണ്ടും ഉച്ചരിച്ച് വരുന്നുണ്ട്, ദാബിഖും ദാബഖുമുണ്ട്. ദാബിഖിൽ അവർ വന്നിറങ്ങും. ദാബിഖ് അതിനോട് അടുത്ത് നിൽക്കുന്ന ഹലബിൽപ്പെട്ട അഅമാഖിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്, അവിടെ അവർ വരും. ഫയഖ്റുജു ഇലൈഹിം ജൈഷും മിനൽ മദീന, അവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി മദീനയിൽ നിന്നൊരു സൈന്യം പോകും. ഇപ്പൊ അവിടെ യുദ്ധം ചെയ്യണ മദീനത്തിന് പോയ സൈന്യമാണോ? മദീനത്തിൽ നിന്ന് ആരും പോയിട്ടില്ല. അവിടെ യുദ്ധം ചെയ്യുന്നത് ആരാണ്? ഇപ്പൊ അവിടെ നടക്കുന്ന യുദ്ധം ചെയ്യുന്ന ആളുകൾ, അവിടെ യുദ്ധം ചെയ്യുന്നത് സിറിയയിലുള്ള ബഷാറുൽ അസദിന്റെ കിരാത ഭരണത്തിനെതിരിൽ വിപ്ലവം ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ഖവാരിജുകളും അതുപോലെ തന്നെ പിന്നെ ഈ മറ്റെന്താ പറയുക ISIS എന്ന് പറയുന്ന ഈ രൂക്ഷ ഖവാരിജുകളും അതുപോലെ തന്നെ ജബ്ഹത്തുൻ നുസ്ര എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന കുറച്ചാളുകളും അവരാ യുദ്ധം ചെയ്യുന്നത്. അല്ലാണ്ട് മദീനത്തിന് അവരോട് യുദ്ധം ചെയ്യാൻ പോയതല്ല, മാത്രമല്ല അവിടോട്ട് ക്രിസ്ത്യാനികൾ വന്ന് ഇറങ്ങിയിട്ടില്ല. അവിടെ ബഷാറുൽ അസദ് എന്ന് പറഞ്ഞ പഴയ ഷിയ ഭരണാധികാരിയായിട്ടുള്ള അലവിയത്ത് ഗ്രൂപ്പിൽപ്പെട്ടിട്ടുള്ള ഷിയ ഭരണാധികാരിയായിട്ടുള്ള ബാസിസ്റ്റ് ആയിട്ടുള്ള ആ ബഷാറുൽ അസദിന്റെ കീഴിലാണ് ആ നാട്. അവിടെ ക്രൈസ്തവർ വന്നിറങ്ങിയിട്ടില്ല, റോമക്കാർ വന്നിറങ്ങിയിട്ടില്ല. പിന്നെ ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി കണ്ടോ ഹദീസ് പറഞ്ഞ ഓലെടുത്താണ്, ഓലെന്നെയാണ്. അത് ആർക്കറിയോ? തലച്ചോറ് ഉറക്കാത്ത കുറച്ച് വോളറ്റൈലായിട്ടുള്ള ഒരു ബ്രെയിനുള്ള ചെറിയ സാധനങ്ങൾ ഉണ്ടാകും. അവരൊരു ദിവസം മുമ്പ് ഒരു തൊപ്പിയിടും, അതുപോലെ തന്നെ നിസ്കാര കുപ്പായോടും, പിന്നെ യമനക്കൂടി പോയി വന്നു എന്നും പറയും. എന്നിട്ട് ഓലി തന്നെ 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 എന്ന് പറയും. തെറ്റിദ്ധരിക്കണ്ട, കൃത്യം അതിന്റെ കാലക്രമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് വളരെ കൃത്യമായി നിങ്ങൾ തിരിച്ചു പോകും. നേരത്തെ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു, ജുന്ദബ് റളിയല്ലാഹു തആല അൻഹു ഇവരെ നോക്കിയിട്ടാ പറഞ്ഞത് ഇവിടെപ്പോ രക്തം ചിന്തിട്ടോ? ഹുദൈഫ റളിയല്ലാഹു അൻഹു ചിന്തൂലാർ, കേട്ടില്ലേ നിങ്ങൾ ആ കഥ? നിങ്ങൾ കേട്ടതാണ് എന്നതുപോലെ ഇല്ല, ഇത് അതല്ല. എന്തുകൊണ്ട്? കാരണം എന്താന്ന് ചോദിച്ചാൽ അവരോട് യുദ്ധം ചെയ്യാൻ പോകുന്ന മദീനക്കാരാണ്. ഇവിടെ മദീനക്കാർ പോയിട്ടില്ല.
രണ്ടാമത് ഈ സംഭവം നടക്കണമെങ്കിൽ അതിന്റെ മുമ്പ് ബൈത്തുൽ മഖ്ദിസ് കിട്ടണം.
ബൈത്തുൽ മഖ്ദിസ് കിട്ടിയിട്ടില്ല. പിന്നെ അതിനുശേഷം അവരോട് യുദ്ധം ചെയ്യാൻ പോകുന്നതിന്റെ മുന്നോടിയായി മദീന ഖറാബാകണം. മദീന ഖറാബ ഇപ്പൊ നശിച്ചു കിടക്കുകയാണോ?
നിങ്ങൾക്ക് അറിയുന്നതാണ്, വെറുതെ ചാനലിന് അഴമാക്കുന്ന ഒരു പേരിട്ടാൽ അവര് ഖവാരിജികൾ ഖവാരിജികളല്ലാതെ നല്ലവരാകുമോ?
ഇല്ല, ഒരിക്കലും ആവില്ല. അവരുടെ ചിഹ്നം പോലെ തന്നെ, അവരുടെ നിറം പോലെ തന്നെ കറുത്ത മനസ്സും കറുത്ത മുഖമുള്ള ഖവാരിജികൾ മാത്രമാണ് അവർ.
ഏതാണെങ്കിലും ശരി, ദാബിഖിൽ അല്ലെങ്കിൽ അഴമാഖിൽ ക്രൈസ്തവ ലോകം അല്ലെങ്കിൽ റോമക്കാർ വന്നിറങ്ങും. അവരിലേക്ക് മദീനയിൽ നിന്നുള്ള ഒരു സൈന്യം പുറപ്പെടും. മിൻ ഖിയാരി അഹ്ലിൽ അർളി യൗമ ഇദിൻ, അന്ന് ഭൂമുഖത്തുള്ള ആളുകളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ, മദീനയിലുള്ള നല്ലവരായ മുഅ്മിനീങ്ങളായ മുഖലിസ്ലിങ്ങളായ ആളുകൾ, അവരാണ് അവരോട് യുദ്ധത്തിന് പുറപ്പെടുന്നത്. ഫൈദാ തസാഫു, അങ്ങനെ ഒരു ഭാഗത്ത് മദീനയിൽ നിന്ന് വന്ന ഭൂലോകത്തുള്ള ആളുകളിൽ ഏറ്റവും നല്ലവരായ ആ സൈന്യം, മുസ്ലിം സൈന്യം ഒരു ഭാഗത്തും, അതുപോലെ തന്നെ മറുഭാഗത്ത് റോമക്കാരും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഖാലത്തിറൂം, റോമക്കാര് പറയും, ഖല്ലു ബൈനനാ വബൈനല്ലദീന സുബു മിന്നാ നുഖാതിൽഹും, ഞങ്ങളെ നിങ്ങൾ വിട്ടേക്കുക. ബൈനനാ വബൈനല്ലദീന സുബു മിന്നാ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ ബന്ദികളാക്കി പിടിച്ച ആളുകളെ, അവരെ നിങ്ങൾ വിട്ടുതരിക, ഞങ്ങൾ അവരോടൊന്ന് പോരാടട്ടെ. ക്രൈസ്തവ ലോകത്ത് നിന്ന് മുസ്ലിങ്ങൾ യുദ്ധത്തിലോ അല്ലാത്ത നിലക്കോ ഒക്കെ പിടിച്ചുകൊണ്ടുവന്നിട്ടുള്ള, യുദ്ധത്തിൽ പിടിച്ചുകൊണ്ടുവന്നവരോ അല്ലെങ്കിൽ മതം സ്വീകരിച്ചവരോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ, അവരങ്ങിട്ട് വിട്ടുതരി, അവരോടാണ് ഞങ്ങൾ നിങ്ങളോടല്ല പോരാടുന്നത്. അവര് ഒരു ഖദിറിന് വേണ്ടിയിട്ട്, യുദ്ധത്തിലെ ഹുദ്അത്ത്, യുദ്ധത്തിലെ ചതിക്ക് വേണ്ടിയിട്ട് അവർ പറയും, ഏയ് നിങ്ങളോടല്ല ഞങ്ങളുടെ പോരാട്ടം, ഞങ്ങൾക്ക് കിട്ടേണ്ടത് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ബന്ദികളാക്കി നിങ്ങൾ പിടിച്ചിട്ടുള്ള, ബന്ദികളായി പോന്നിട്ടുള്ള നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളുണ്ട്, ഞങ്ങളിൽപ്പെട്ട ആളുകൾ, അവരെ വിട്ടേച്ചു തരൂ. ഫയഖൂലുൽ മുസ്ലിമൂൻ, അപ്പോൾ മുസ്ലിങ്ങൾ പറയും, ലാ, ഒരാളെയും വിട്ടുതരുന്ന പ്രശ്നമല്ല. വല്ലാഹി ലാ നുഹല്ലി ബൈനക്കും വബൈന ഇഖ്വാനിന, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങളിലേക്ക് വന്ന് ചേർന്ന മുസ്ലിങ്ങളായി തീർന്നിട്ടുള്ള ആളുകൾ, അവരെ ഞങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് വിട്ടുതരുന്ന പ്രശ്നമില്ല. ഫയുഖാതിലൂനഹും, അപ്പൊ റോമക്കാര് മുസ്ലിങ്ങളോട് യുദ്ധം തുടങ്ങും. ഫയൻഹസിമു സുലുസുൻ, ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന മുസ്ലിം സൈന്യത്തിലെ മൂന്നിലൊരു ഭാഗം, 1/3 ആ യുദ്ധത്തിൽ നിന്ന് തോറ്റോടിപ്പോകും. ലാ യതൂബുല്ലാഹു അലൈഹിം അബദ, അല്ലാഹു അവരോടൊരിക്കലും പൊറുക്കില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അത്തവല്ലി യൗമസ്സഹഫ്, യുദ്ധം മൂർച്ഛിച്ചു നിൽക്കുന്ന യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അവിടെ നിന്ന് പിന്തിരിഞ്ഞോടുക എന്നുള്ളത്, മിൻ അക്ബറിൽ കബായിർ, 7 വൻപാപങ്ങൾ എണ്ണിയ കൂട്ടത്തിലാണ്. വൻപാപങ്ങൾ 7-ൽ അധികം ഉണ്ട്. അതിലേറ്റവും രൂക്ഷമായ 7 എണ്ണത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാറ്റഗറിക്കലി അത് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് അതിൽ എണ്ണിയിട്ടുള്ള ഒരു കാര്യമാണ് അത്തവല്ലി യൗമസ്സഹഫ്, യുദ്ധ ദിനത്തിൽ പിന്തിരിഞ്ഞോടുക എന്നുള്ളത്. ആ കുറ്റം അവർ ചെയ്തതിനാൽ അള്ളാഹു അവരോട് പൊറുക്കില്ല എന്ന് പറഞ്ഞാൽ, അല്ലാ യുൽഹിംഹും അത്തൗബ, തൗബ ചെയ്യാനുള്ള ഒരു പ്രേരണ അല്ലാഹു അവർക്ക് കൊടുക്കില്ല. ലാ യുവഫഖൂന ലിത്തൗബ, തൗബക്കുള്ള തൗഫീഖ് അവർക്ക് ലഭിക്കില്ല. അല്ലെങ്കിൽ തൗബ എന്ന് പറയുന്നത് മഫ്തൂഹാണ്. ഒരാൾ തൗബ ചെയ്താൽ, ഏത് തെറ്റ് ചെയ്താലും, കുഫ്റാണെങ്കിലും ശിർക്കാണെങ്കിലും, തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുന്ന ചെയ്യും. പക്ഷെ ഇവർക്ക് തൗബ ചെയ്യാനുള്ള മനസ്സില്ലാത്തവരാണ്, അവര് പിന്തിരിഞ്ഞോടിയവരാണ്. അവർ സിദുക്കില്ലാതെ മദീനയിൽ നിന്ന് പോയ ഏറ്റവും നല്ല സൈന്യത്തിൽ, അതിനുണ്ടാകുമല്ലോ കുറച്ച് കുറവുള്ള ആളുകൾ, സിദുക്കില്ലാത്ത ആളുകൾ, ആ കപടന്മാര്, ആ മൂന്നിലൊന്ന് അവർ പിന്തിരിഞ്ഞോടും. ആ സൈന്യത്തിൽ പങ്കെടുത്തിട്ടുള്ള മൂന്നിലൊന്ന് പിന്തിരിഞ്ഞോടുമ്പോൾ മൂന്നിലൊന്ന് ആ യുദ്ധത്തിൽ വെച്ച് വധിക്കപ്പെടും. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠവാന്മാരായ ശുഹദാക്കളാണ്, രക്തസാക്ഷികളായിരിക്കും അവർ. ഇനി ബാക്കി ആരാ? ഇനി 1/3 അവരെ നേരിടാൻ വേണ്ടിയിട്ട് മദീനയിൽ നിന്ന് പോയ ഏറ്റവും നല്ല സൈന്യത്തിലെ മൂന്നിലൊന്ന് പിന്തിരിഞ്ഞോടി തോറ്റോടിപ്പോയി. അള്ളാഹു അവരോട് ഒരിക്കലും തന്നെ പൊറുക്കില്ല. അല്ല, അങ്ങനെയല്ല വാക്ക്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ തൗബ സ്വീകരിക്കില്ല എന്നാ പറഞ്ഞത്. അഥവാ തൗബ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ സിദുക്ക് കുറവായതിനാൽ തൗബക്കുള്ള തൗഫീഖ് അവർക്ക് നൽകില്ല എന്നാണ് അതിന്റെ വ്യാഖ്യാനം. മൂന്നാമത്തെ വിഭാഗം, അതിൽ ഒരു വിഭാഗം, ഒരു മൂന്നിലൊന്ന് കൊല്ലപ്പെടും. അവർ ഏറ്റവും നല്ല ശുഹദാക്കളാണ്. പിന്നെ ബാക്കി വരുന്ന മൂന്നിലൊന്ന് വരുന്ന സൈന്യം അവര് കുസ്തന്തീനിയ വിജയിച്ചെടുക്കും.
ക്രിസ്ത്യാനികളുടെ കൈകളിൽ നിന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ഈ പട്ടണം, ഇസ്താൻബുൾ എന്ന് പറയുന്ന ഈ പട്ടണം, അത് മുസ്ലിങ്ങൾ വിജയിക്കും. ഇവിടുന്ന് യുദ്ധം തുടങ്ങുന്നത്, ഇവിടുന്നല്ല തുടങ്ങിയത്, തുടങ്ങിയത് സിറിയയിൽ നിന്നാണ്, പോകുക അങ്ങോട്ടാണ്. അതും വളരെ രസകരമായ ഒരു സംഭവമാണ്. അതിന്റെ വിശദീകരണങ്ങൾ വേറെ ഹദീസിൽ വരുന്നുണ്ടാകും, അത് നമ്മൾ നോക്കേണ്ടതാണ്. ഇപ്പൊ ഇവിടുന്ന് യുദ്ധം തുടങ്ങിയത് നിങ്ങൾക്കറിയാലോ, റോമക്കാര് വന്ന് ക്രിസ്ത്യാനികൾ വന്നിട്ട് സിറിയയിലെ അഴ്മാഖിൽ അല്ലെങ്കിൽ ദാബിഖിലെത്തും. അവരെ തടുക്കാൻ വേണ്ടിയിട്ട് മദീനയിൽ നിന്ന് ഏറ്റവും നല്ലൊരു സൈന്യം പുറപ്പെടും. ആ സൈന്യം പുറപ്പെട്ടാൽ അവര് ഒരു ഖദറിന് വേണ്ടിയിട്ട് പറയും, ഞങ്ങൾ നിങ്ങളെ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ബന്ദികളായി കൊണ്ടുപോക്കിയ, നിങ്ങൾ ബന്ദികളാക്കി കൊണ്ടുപോയി മുസ്ലിങ്ങളാക്കിയ ആളുകളുണ്ട്. ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ നിന്ന് മുസ്ലിങ്ങളായി മതപരിവർത്തനം നടത്തി, അല്ലെങ്കിൽ നിങ്ങൾ ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുപോയ ആളുകളുണ്ട്, അവരെ വിട്ടുതരൂ, അവരോടാണ് ഞങ്ങൾ യുദ്ധത്തിന് വന്നത്. അപ്പോ മുസ്ലിം പറയും, മുസ്ലിം സ്വീകരിച്ച ഒരാളെയും ഞങ്ങൾ നിങ്ങൾക്ക് വിട്ടു തരാൻ പോകുന്നില്ല. അങ്ങനെയാണ് മുസ്ലിങ്ങൾ വരും തമ്മിൽ യുദ്ധം നടക്കുന്നത്. ആ യുദ്ധത്തിൽ ആദ്യം മുസ്ലിങ്ങളിൽ 1/3 ഭാഗം തോറ്റോടിപ്പോകും. അവരിൽ നിന്ന് അള്ളാഹു തൗബ സ്വീകരിക്കില്ല, അഥവാ തൗബക്ക് തൗഫീഖ് നൽകില്ല. അത്രയും കടുത്ത പാപമാണ് അവർ ചെയ്തത്. രണ്ടാമത്തെ വിഭാഗമാണെങ്കിൽ കൊല്ലപ്പെടും, 1/3 കൊല്ലപ്പെടും. അവരഫ്ളുൽ ശുഹദായ ഇൻദല്ലാഹ്, ഏറ്റവും വിശിഷ്ടരായ ശുഹദാക്കളായിരിക്കും. ആ അവസാനം വരുന്ന 1/3 അവരെ കൈക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വിജയിപ്പിക്കും. കോൺസ്റ്റാന്റിനോപ്പിൾ തന്നെ അവരുടെ കൈക്ക് വിജയിപ്പിക്കും. അങ്ങനെ ഈ സൈന്യത്തെ വിജയിക്കും മറ്റേ ഒരു ഭാഗം 1/3. അവര് ലാ യുഫ്തനൂന അബദൻ, ഒരിക്കലും ഫിത്നയിൽ അകപ്പെടാത്ത, അത്രയും ഉറച്ച ഈമാനുള്ള, സാഫിയത്തായിട്ടുള്ള ആളുകളാണ്. അവരെ കൊണ്ടേ വിജയിക്കുള്ളൂ. كم من فئه قليله غلبت فئه كثيره باذن الله. ചെറിയ സംഘായിക്കോട്ടെ, പക്ഷേ അവരുടെ ഈമാൻ അത് കറക്റ്റ് ആണെങ്കിൽ അല്ലാഹു അവരെ കൊണ്ട് വിജയിപ്പിക്കും. ഫയഫ്തത്തിഹൂന ഖുസ്തന്തീനിയ, അങ്ങനെ ഒരിക്കലും ഫിത്നയിൽ അകപ്പെടാത്ത ഈ 1/3 ഇവിടുന്ന് അഴ്മാക്കിൽ നിന്ന് തുടങ്ങിയ യുദ്ധം പിന്നെ അവരുടെ ഭാഗത്തേക്ക് അങ്ങട്ട് കയറി തുർക്കിയിൽ കിടക്കുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇന്ന് ഇസ്താൻബുൾ എന്ന് പറയുന്ന ആ അവരുടെ കേന്ദ്രം, അത് തന്നെ മുസ്ലിങ്ങൾ പിന്നെ വിജയിക്കും. അത് മുസ്ലിങ്ങൾ വിജയിക്കുന്നത് എങ്ങനെയാണെന്നറിയോ, അവരവിടെ എത്തിയിട്ട് ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാ തക്ബീർ ചൊല്ലും. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയും. ആ വാക്ക് കേൾക്കുമ്പോ അതോടുകൂടി ആ റോമക്കാരുടെ സൈന്യത്തിന്റെ ആത്മവീര്യം ചോർന്നു പോകും. അവര് വിരണ്ടോടാൻ തുടങ്ങും. കടലിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഭാഗം അതോടുകൂടിയിട്ട് അവിടെ ഉള്ള സൈനികരൊക്കെ തന്നെ ഒഴിയും. അത് മുസ്ലിങ്ങള് കീഴടക്കും. വീണ്ടും അവര് തക്ബീർ കൊണ്ട് സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ ഈ വചനം കൊണ്ട് അടുത്ത ഭാഗം, കരയിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഭാഗം, ആ ഭാഗം കൂടി അവർക്ക് വിജയിക്കാൻ പറ്റും. മൂന്നാമത് അവര് അതേപോലെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ റോമാ സൈന്യം പറ്റ ദുർബലമായി തീരും. അങ്ങനെ ഒരാൾ ബലത്തിലല്ല, അള്ളാഹു മഅനവിയായ ഒരു ശക്തിയിലൂടെ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ഈ പ്രദേശം മുസ്ലിങ്ങൾക്ക് കീഴ്പ്പെടുത്തി കൊടുക്കും. ഫബൈനമാഹും യഖ്തസിമൂനൽ ഗനായിം, അങ്ങനെ യുദ്ധത്തിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ള സമരാർജിത സമ്പത്തുകൾ അവർ ശേഖരിക്കുകയും അതവർ വിഭജിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ആയുധങ്ങൾ, അവരുടെ വാളുകൾ അവർ മരത്തിൽ കൊളുത്തിട്ടിരിക്കുകയാണ്. ഇനി ആരും പേടിക്കാൻ, ആരും വരാനില്ല, ശത്രുക്കളില്ല, എതിരാളികളില്ല, അവര് ശരിക്കും സറണ്ടർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അവർ യുദ്ധസ്വത്തുക്കളെല്ലാം തന്നെ ശേഖരിച്ച് അത് വിഭജിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ഒരു മനുഷ്യന്റെ വരും, പിശാച്ച് മനുഷ്യന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് ആർത്ത് വിളിച്ചു പറയും, എന്താ പറയുന്നത്, ഇന്നൽ മസീഹ ഖദ് ഖലഫക്കും ഫീ അഹ്ലീകും, ഇദാ മസീഹുൽ ദജ്ജാൽ വന്നിരിക്കുന്നു നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ നാടുകളിൽ. നിങ്ങൾ പോന്നതിന് ശേഷം അവൻ വന്ന് അവൻ അവിടെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഫയഖ്റുജൂൻ, അത് കേട്ടപ്പോ യുദ്ധം, യുദ്ധത്തിൽ അവർ നേടിയ സ്വത്തും എല്ലാം വിട്ടിട്ട് അവരവരുടെ നാടുകളിലേക്ക്, അവരുടെ ഗ്രാമങ്ങളിലേക്ക്, അവരുടെ വീടുകളിലേക്ക് അവർ തിരിച്ചോടി, തിരിച്ചു പോവുകയാണ്. അതെന്താണ്, വദാലിക ബാത്തിൽ, അത് പിശാച്ച് അവർ തൽക്കാലം അവരെ വഞ്ചിക്കാൻ വേണ്ടി പറഞ്ഞ ബാത്തിലായ ഒരു കൗലാണ്. അങ്ങനെ അവര് ഫൈദാ ജാഉ ബിശ്ശാം,
കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് അവരുടെ പ്രദേശങ്ങളായ ശാമിലേക്ക് അവർ തിരിച്ചു വരുമ്പോൾ അതുവരെയും മസീഹു ദജ്ജാൽ വന്നിട്ടില്ല. അവർ ശാമിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ മാത്രമാണ് ഹറജ് മസീഹു ദജ്ജാൽ പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ ആ മസീഹു ദജ്ജാലിനോട് പോരാടാൻ വേണ്ടിയിട്ട് അവർ ഒരുങ്ങുകയാണ്. ഫബൈനമാഹും യുഇദ്ദൂന ലിൽഖിതാൽ, യുദ്ധത്തിന് വേണ്ടിയിട്ട് അവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ, യുസവ്വൂന സുഫൂഫ്, യുദ്ധത്തിനുള്ള അണികളും നിരകളും, ആ യുദ്ധത്തിന് വേണ്ട പോരാളികളെ എല്ലാ കാര്യങ്ങളും അവർ ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഇത് ഉഖീമത്തി സ്വല, ആ സമയത്ത് നമസ്കാരത്തിന് സമയമാകുന്നു. നമസ്കാരത്തിന് വേണ്ടിയിട്ട് ഖദ് ഖാമത്തി സ്വല എന്ന് ഇഖാമത്ത് കൊടുക്കുന്നു. ഫയൻസിലു ഈസബിനു മറിയം, അപ്പോഴാണ് ഈസബിനു മറിയം ഇറങ്ങി വരുന്നത്. ഈസബിനു മറിയം ഇറങ്ങി വരുമ്പോൾ ഫഅമ്മഹും, അങ്ങനെ ഈസബിനു മറിയം ഇവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വരുന്നത്. മസീഹു ദജ്ജാലിനോട് പൊരുതാൻ വേണ്ടിയിട്ട് സൈന്യം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളുടെ ഇമാമ്, അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈസബിനു മറിയം വരുന്നത്. അത് വരുന്നത് കാണുമ്പോൾ ഈസ നബിയെ മസീഹു ദജ്ജാൽ ഇങ്ങോട്ട് കാണുന്ന സമയത്ത് ആ മസീഹു ദജ്ജാൽ ഉരുകാൻ തുടങ്ങും. ഏതുപോലെ വെള്ളത്തിൽ ഒരു തരി ഉപ്പിട്ടാൽ ആ വെള്ളത്തിൽ അതിങ്ങനെ ഉരുകുന്നത് പോലെ മസീഹു ദജ്ജാൽ ഉരുകാൻ തുടങ്ങുകയാണ്. ഫലഉത്തറക്കഹു, അങ്ങനെ മസീഹു ദജ്ജാലിനെ ഈസാ നബി ആ നിലക്ക് വിട്ടാൽ, ഈസ നബിയെ കാണുന്ന വിധത്തിൽ അങ്ങ് വിട്ടാൽ, ഒന്നും ചെയ്യാതെ വിട്ടാൽ തന്നെ അവൻ ഉരുകി ഉരുകി അവൻ അങ്ങ് നശിക്കും. ولكن ولكن فتش يقتله الله الله سبحانه وتعالى مسيح الدجال عند كذا കഴിക്കുന്നത് بيده عيسى നബിയുടെ കൈകൊണ്ടായിരിക്കും. فيريهم دمه, എന്നിട്ട് الله سبحانه وتعالى عيسى നബിക്കും عيسى നബിയുടെ കൂടെയുള്ള മുഅ്മിനീങ്ങൾക്കും കാണിച്ചു കൊടുക്കും. دمه, മസീഹു ദജ്ജാലിന്റെ രക്തം കാണിച്ചു കൊടുക്കും. ഫി ഹർബത്തിഹി, ഈസ നബി അദ്ദേഹത്തെ കുത്താൻ ഉപയോഗിച്ചിട്ടുള്ള ബയണറ്റിൽ. ഹർബത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഒരു ആയുധാണ്. ഒരു കുറച്ച് നീട്ടം കുറഞ്ഞിട്ടുള്ള ഒരു വാളിന്റെ അത്ര തന്നെ നീട്ടം ഉണ്ടാവില്ല, ഇരുമ്പിന്റെ ഒരു ബയണറ്റ് എന്നാണ്, ബയണറ്റ് എന്ന് പറയും. ഒരു ഭാഗം നല്ല മൂർച്ചുള്ള കൂർപ്പുള്ള ഒരിതാണ്, അതുകൊണ്ട് കുത്തും. കുത്തിയിട്ട് ആ രക്തം കാണിച്ചു കൊടുക്കും. ഇവിടെ വളരെ ചുരുക്കി പറഞ്ഞു, അതിനിടയ്ക്ക് ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞു പോകാണ്ട് ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞു പോകാണ്ട് അപ്പോ ഇതിലേറ്റവും വലിയ പാഠം, ഏറ്റവും വലിയ പാഠം, അൽഖാഴിദ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ട്. അൽഖാഴിദ ഇബ്ലാദൻ ഉണ്ടാക്കിയത്, അതിന് പല സ്ഥലങ്ങളിലും അഫിലിയേറ്റുകളും അതുപോലെ തന്നെ ഔട്ട്ലെറ്റുകളും ഉണ്ട്. അവരെ തീവ്രത പോരാഞ്ഞിട്ട് അതിനേക്കാൾ തീവ്രമായി പിന്നീട് രംഗത്ത് വന്നിട്ടുള്ള തഹ്ലീം ദൗലൽ ഇസ്ലാമിയ, ആദ്യം ISIS അല്ലെങ്കിൽ ISIL, പിന്നെ ISIS, പിന്നെ IS എന്ന് പറഞ്ഞു വന്നു. ഇപ്പോ സിറിയയിലും ഇറാഖിലും ഒരുപാട് സ്ഥലങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ ഇത്തരം ചില ഹദീസുകള്, അതുകൊണ്ട് തന്നെ ക്രൈസ്തവ ലോകത്തോട് യുദ്ധം നടത്തിയിട്ട് വിജയിക്കാൻ പോകുന്ന ഈസാ നബിന്റെ സൈന്യമാണ് ഇവര് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കും. അപ്പോ ഹദീസ് വായിച്ചിട്ടില്ലാത്ത, പഠിച്ചിട്ടില്ലാത്ത ആളുകൾ ഇങ്ങനത്തെ ചില വാക്കുകൾ അവരവരുടെ പിന്നെ ന്യൂസ് ഏജൻസിക്ക് വക്കാലത്തുള്ളമാക്കുന്ന കൊടുക്കുമ്പോ, അതുപോലെ തന്നെ അവർ ദാബിഖ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് യുദ്ധം തുടങ്ങുമ്പോ, അവരതുപോലെ തന്നെ ക്രൈസ്തവ ലോകത്തോട് വേറെ രൂപത്തിൽ അമേരിക്ക ഷെയ്ത്താനുൽ അക്ബർ എന്ന് പറയുമ്പോ, ആളുകൾ ഹദീസ് ശരിക്ക് മനസ്സിലാക്കിയിട്ടില്ലാത്ത, ഇൽമിന്റെ ശരിയായ ഇൽമ് ശരിയായ അതിന്റെ ഗ്ലിംസസ് ഇല്ലാത്ത ആളുകൾ, ശരിയെന്നേട്ടോ ഇതാ ഹദീസിൽ പറഞ്ഞ അവസാന കാലത്ത് കോൺസ്റ്റാന്റിനോപ്പിൾ വിജയിക്കും എന്ന് പറഞ്ഞ ആ മഹാസൈന്യം, ഈസാ നബിന്റെ സൈന്യം, അതെന്നെട്ടോ അതിനോട് മാനസികമായ അടുപ്പെങ്കിലും ചിലപ്പോൾ തോന്നും. ഒരിക്കലും തോന്നാതിരിക്കാൻ ഹദീസ് വായിച്ചാൽ മതി. ഈ ഹദീസ് വായിക്കുമ്പോ ഇവരുടെ തട്ടിപ്പാണ് എന്നും, ഇതിങ്ങനെയൊന്നും അല്ല വരാനിരിക്കുന്നത് എന്നും, ഇത് വരാനിരിക്കുമ്പോ അതിനാദ്യം എന്ത് വേണം, ബൈത്തുൽ മഖ്ദിസ് ഇഅ്മാറ് ചെയ്യപ്പെടണം, അത് മുസ്ലിങ്ങളാൽ ശരിയായ വിധം പരിപാലിക്കപ്പെടണം, പിന്നെ മദീനയിൽ ഒരു ഖറാബ് വരണം, മദീനയിൽ നിന്നുള്ള സൈന്യം പോകണം എവിടേക്ക്, ദാബിഖിലേക്ക് അതല്ലെങ്കിൽ അഴ്മാഖിലേക്ക്. അതിന്റെ മുന്നോടിയായി അവർ പോകണമെങ്കിൽ റോമക്കാര് അവിടത്തേക്ക് വരണം. എവിടെ റോമക്കാർ അവിടേക്ക് വന്നിട്ടില്ല, മദീനയിൽ നിന്ന് സൈന്യം പോയിട്ടില്ല, അതിന്റെ മുന്നോടിയായിട്ട് മദീന ഖറാബായിട്ടില്ല, അതിന്റെ മുന്നോടിയായിട്ട് ബൈത്തുൽ മഖ്ദിസ് പിന്നെ എൽമാർ ചെയ്യപ്പെട്ടിട്ടില്ല. ഇതൊന്നും ഇല്ലാണ്ട് ഇവർ കുറച്ചാൾക്കാർ കൂടിയിട്ട് തട്ടിപ്പാക്കിയാൽ വിവരമില്ലാത്ത ആൾക്കാരെ ചിലപ്പോ തട്ടിപ്പിലേക്ക് കിട്ടും. ഇതൊന്നും അറിയാത്ത പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പൗരസ്ത്യ രാജ്യങ്ങളിൽ തന്നെ ഒരു അറിവുമില്ലാത്ത കുറച്ച് ചെറുപ്പക്കാർ 16 വയസ്സും 17 വയസ്സുകാരും അവരാണ് ആവേശത്തിന്റെ ആൾക്കാർ. അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും ഏതെങ്കിലും വളഞ്ഞ വഴിയിലൂടെ അവർ സിറിയയിലേക്ക് പോകും, യമനിലേക്ക് പോകും, അല്ലെങ്കിൽ അവർ ഇറാഖിലേക്ക് പോകും, അല്ലെങ്കിൽ തുർക്കി പോയി രക്ഷപ്പെടും, എവിടെങ്കിലും പോകും. അവർ ഈ ഹദീസ് പഠിച്ചിരുന്നുവെങ്കിൽ ഇത് കള്ളന്മാരാണ്. ഈ ഹദീസ് വായിച്ചാൽ പോരെ, മദീനയിൽ നിന്നൊരു സൈന്യം പോകും, മദീന തന്നെ ഖറാബാകും. ആ സൈന്യം പോകുന്നതോടുകൂടി പോയിട്ടുണ്ടോ? അതിന്റെ മുന്നോടിയായിട്ട് മറ്റൊരുവിടെ ദാബിഖിലും അഴ്മാസിലും അവർ ആധിപത്യം നേടണ്ടേ? എന്നിട്ട് അവരോട് യുദ്ധം നടത്തുമ്പോ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ പിടിച്ചുകൊണ്ടുപോയിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ നോക്കിയാ വന്നത്, അവരെ വിട്ടുതരൂ എന്ന് പറയണ്ടേ? എവിടെ അങ്ങനെ സംഭവമുണ്ടോ? എന്നിട്ട് മാത്രല്ല, എന്ന് മാത്രല്ല, ഈ ഖുസ്തന്തീനിയ എന്ന് പറയുന്ന ഈ പട്ടണം ഇപ്പോൾ ക്രൈസ്തവാധിപത്യത്തിന് കീഴിലാണോ? അല്ല, ഒരിക്കലും അല്ല. ഈ സംഭവങ്ങൾ വരണമെങ്കിൽ കുറച്ചും കൂടി കഴിയണം. അതിന് കാലത്തിന്റെ ചില ഘട്ടങ്ങൾ ഇനിയും മുസ്ലിം സമുദായം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ മനസ്സിലാക്കാതെ വെറും അവിടുന്ന് അവിടുന്ന് ഒന്നൊരു കേട്ട കേൾവിക്ക് ദാബിക്കുന്നും കേട്ടിട്ടുണ്ട്, അമാക്കുന്നും കേട്ടിട്ടുണ്ട്, ഈസാ നബീന്നും കേട്ടിട്ടുണ്ട്, അതിലാണ് ഇവർ പോകുന്നത്. ഇത്തരം ചില അവ്യക്തമായ ആശയങ്ങൾ, കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട് ISIS പലരും ആകർഷിക്കപ്പെടും. സംഗതി, ഇപ്പം നടക്കുന്ന ISIS ഖവാരിജുകൾ മാത്രമാണ്. ഇത് ഇനിയും കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വരാനുള്ളതാണ്. ഇത് നടക്കുന്നതിന്റെ മുന്നോടി ഇമാം അബൂദാവൂദ് തന്റെ സുനനിൽ ഉദ്ധരിച്ച അല്ലാമത്തുൽ അൽബാനി റഹ്മത്തുല്ലാഹി അലൈ സഹീഹ് എന്ന് ഹുക്കും കൊടുത്തിട്ടുള്ള ഹദീസിൽ അതിന്റെ ക്രമം കൃത്യമായി പറഞ്ഞു. ഇഅ്മാറുൽ മഖ്ദിസ് ആണ് ആദ്യം ഉണ്ടാവുക. അതിനുശേഷം ഖറാബുൽ മദീന, മദീനയുടെ ഖറാബ് ഉണ്ടാകും. അത് എങ്ങനെ? അവിടെ നിന്ന് സൈനികർ ഒന്നായിട്ട് പോകുക. അവർ പോകുന്നത് എന്തിന്റെ? പിന്നെ മറ്റോലം കൊണ്ട് വന്നതിന്റെ പേര്. ആ സൈന്യം പിന്നീട് ഖുസ്തന്തീനിയ വിജയിപ്പിക്കും. ഖുസ്തന്തീനിയ വിജയിപ്പിക്കണമെങ്കിൽ ആദ്യം ഖുസ്തന്തീനിയ നഷ്ടപ്പെടണ്ടേ? ഈ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ഇത് ഇനിയും വരാനിരിക്കുന്ന സംഭവങ്ങളാണ്, അതിനിടക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഫിത്നകളാണ്. എന്നാൽ ഇവരെ സംബന്ധിച്ച് പറഞ്ഞത് ഖവാരിജുകളെ കുറിച്ച്, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച്, ഖവാരിജുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഖവാരിജുകൾ എന്ന് പറഞ്ഞാൽ അത് ഖിയാമത്ത് നാള് വരെ മുസ്ലിം ഉമ്മത്തിന്റെ ആ ബോഡിക്കകത്ത് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഒരു ദ്രവിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു ജീർണതയുടെ കാരണമാണ്. ഏതൊന്ന് നിങ്ങളെടുത്ത് നോക്ക്, ഏതൊരു വിദ്യാർത്ഥി, ഏതൊരു ഹവ പിൽക്കാലത്ത് മുസ്ലിം സമൂഹത്തിൽ ഏത് രൂപത്തിൽ വന്നാലും അതിൽ ഖുറൂജിന്റെ ഒരംശമില്ലാത്ത ഒരു ഹവ ഉണ്ടായിട്ടില്ല. ഇത് മഹാന്മാരായ ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഏതാണെങ്കിലും ഇതിലോടുകൂടി ഇമാം മുസ്ലിം ആ വലിയ ലക്ഷണങ്ങളിലേക്ക് പോയി. ഹദീസിന്റെ ലഫ്ദ് ഒന്നുകൂടി വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. എങ്ങനെയാണ് പറയുന്നത്? ലാ തഖൂമുസ്സ, ഖിയാമത്തു നാൾ നിലവിൽ വരില്ല. ഹത്ത യൻസില റൂം, റോമക്കാർ അഥവാ ക്രൈസ്തവർ വരുന്ന് അവരിറങ്ങണം. ബിൽ അഴ്മാഖ്, അഴ്മാഖിൽ അല്ലെങ്കിൽ ദാബിഖിൽ, രണ്ടും സിറിയയിലെ ഹലബ് പ്രൊവിൻസിലുള്ള പ്രദേശങ്ങളാണ്. ദാബിഖ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു നദിയുടെ പേരാണ്, ചെറിയൊരു നദിയാണ്. ആ നദിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങൾക്ക് പിന്നീട് ദാബിഖ് എന്ന് പേര് പറയപ്പെട്ടതാണ്. ഫയഖ്റുജു ഇലൈഹിം ജൈഷു മിനൽ മദീന, അങ്ങനെ ആ ക്രൈസ്തവരെ തുരത്താൻ വേണ്ടി മദീനയിൽ നിന്നൊരു സൈന്യം പോകും. മിൻ ഖിയാരി അഹ്ലിൽ അർളി യൗമൈദിൻ, ഭൂലോകത്തുള്ള ആളുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളായിരിക്കും അവര്. ഫൈദാ തസാഫു ഖാലത്തിർ റൂം, അങ്ങനെ അവരും റോമക്കാരും ഈ മദീനയിൽ നിന്ന് പോയ സൈന്യവും യുദ്ധത്തിന് വേണ്ടി മുഖാമുഖം അണിനിരന്ന് കഴിഞ്ഞാൽ റോമക്കാര് പറയും, ഖല്ലു ബൈനനാ വബൈനല്ലദീന സുബൂ മിന്നാ നുഖാതിൽഹും, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയിട്ടുള്ള ആളുകളെ നിങ്ങൾ വിട്ടേച്ചു തരൂ, അവരുദ്ദേശിച്ചാ ഞങ്ങൾ വന്നത്, അവരോട് ഞങ്ങൾ യുദ്ധം ചെയ്യട്ടെ. ഫയഖൂലുൽ മുസ്ലിമൂൻ, അപ്പോൾ മുസ്ലിമീങ്ങൾ പറയും, ലാ വല്ലാ, ഇല്ല അല്ലാഹു തന്നെ, ഒരിക്കലും അവരെ ഞങ്ങൾ വെട്ടിതരില്ല. ലാ നുഖല്ലി ബൈനക്കും വബൈന ഇഖ്വാനിന, ഞങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരെ നിങ്ങൾക്ക് വിട്ടിത്തരുന്ന പ്രശ്നമില്ല. ഫയുഖാതിലൂനഹും, അങ്ങനെ അവര് മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യും. ഫയൻഹസിമു സുലുത്തുൻ, മൂന്നിലൊരു ഭാഗം ആളുകൾ ആ സൈന്യത്തിന്റെ മൂന്നിലൊന്ന് തോറ്റോടും. ലാ യതൂബുല്ലാഹു അലൈഹിം അബദ, അല്ലാഹു അവരോട് ഒരിക്കലും പശ്ചാത്താപം, അവർ അല്ലാഹു അവരിലേക്ക് മടങ്ങില്ല, അവരുടെ തൗബ സ്വീകരിക്കില്ല. വയുഖ്തലു സുലുഹും, സുലുസുഹും, ആ സൈന്യത്തിന്റെ മൂന്നിലൊന്ന് കൊല്ലപ്പെടും. അഫ്ളലു ശുഹദാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠരായ ശുഹദാക്കളാണവർ. വയുഖ്തതിഹു സുലുത്, ബാക്കി വരുന്ന മൂന്നിലൊന്നാണ് വിജയം നേടുക. ലായുസ്തനൂന അബദ, അവരൊരിക്കലും ഫിത്നയിൽ അകപ്പെടാത്ത അത്ര സ്വാഫിയായ ആളുകളാണ്. ഫയഫ്തത്യഹൂന ഖുസ്തൻതീനിയ, തുടർന്നവർ പിന്നീടുള്ള മുന്നേറ്റങ്ങളിൽ അവർ കോൺസ്റ്റാന്റിനോപ്പിൾ തന്നെ കീഴ്പ്പെടുത്തും. ഫബൈനമാഹും യഖ്തസിമൂനൽ ഖനാഇം, അവിടെ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് പോകുന്ന ഉണ്ടാക്കുന്നൊക്കെ ദീർഘമായ ഹദീസുകളിൽ വേറെ വിശദീകരിച്ചിട്ടുണ്ട്. ആ യുദ്ധത്തിൽ അവർ നേടിയിട്ടുള്ള സമ്പത്തുക്കൾ ശേഖരിച്ച് അവർ വിഭജിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വാളുകൾ, അവരുടെ ആയുധങ്ങൾ അവർ സൈത്തൂൻ വൃക്ഷത്തിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇത് പിശാച്ച് അവരുടെ അടുക്കൽ വിളിച്ചു പറയുന്നത്. പിശാച്ച് എന്ന് പറഞ്ഞാൽ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടാണ് വിളിച്ചു പറയുന്നത്. ഇന്നൽ മസീഹ ഖദ് ഖലഫക്കും, നിങ്ങളെ അനന്തരമെടുത്തിരിക്കുന്നു, നിങ്ങളുടെ പിന്നിൽ വന്നിട്ട് ആധിപത്യം നേടിയിരിക്കുന്നു. ആര്? മസീഹ് അദ്ദജ്ജാൽ. ഫി അഹ്ലീക്കും, നിങ്ങളുടെ നാടുകളിൽ, നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ. ഫയഖ്റുജൂൻ, ആ സമയത്ത് അവര് ഖുസ്തൻദീനിയെ വിട്ടുകൊണ്ട് അവരുടെ നാടുകളിലേക്ക്, അവരുടെ വീടുകളിലേക്ക് പുറപ്പെടും. വദാലിക ബാത്തിൽ, അപ്പോൾ ആ പിശാച്ച് പറഞ്ഞത് സത്യമായിരുന്നില്ല, അവൻ അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി കളവ് പറഞ്ഞതാണ്. വൈദാജ ഉവശ്യാം, പക്ഷെ അവർ ശ്യാമിലെത്തി കുറച്ച് കഴിയുമ്പോൾ ഹറജ്, അപ്പൊ മസീഹുദ്ദജ്ജാൽ പ്രത്യക്ഷപ്പെടും. ഫബൈനമാഹും യുഅദ്ദൂന ലിൽ ഖിത്താൽ, മസീഹുദ്ദജ്ജാലിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സന്നാഹമൊരുക്കുമ്പോൾ പിന്നെ യുസബ്ബൂന സുഫൂഫ്, സൊഫുകളെല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഉഖീമത്തിസ്സല, കൃത്യം ടൈം പറഞ്ഞാൽ അങ്ങനെ നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുത്താൽ, ഫയൻസിൽ ഈസബ്നു മറിയം, ഈസബ്നു മറിയം അപ്പോഴാണ് ഭൂലോകത്തേക്ക് അള്ളാഹു അദ്ദേഹത്തിന് ഇറങ്ങാൻ അനുവദിക്കുന്നത്, ഭൂലോകത്തേക്ക് ഇറങ്ങി വരുന്നു. ഫഅമ്മഹും, അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈസബ്നു മറിയം വരുമ്പോൾ, ഫൈദാ റആഹു അദുവുല്ലാ, ഈസബ്നു മറിയമിനെ മസീഹുദ്ദജ്ജാൽ കാണുന്നു. ഫദാബ കമ യദൂബുൽ മിൽഹു ഫിൽ മാ, വെള്ളത്തിൽ ഉപ്പ് അത് ഉരുകുന്നത് പോലെ അവനങ്ങ് ഉരുകാൻ തുടങ്ങി. ഫല ഉത്തറക്കഹു ലദാബ ഹത്താ യഹ്ലിക്, ആ നിലക്ക് തന്നെ അവനെ വിട്ടാൽ, ഈസബ്നു മറിയമിനെ കണ്ടാൽ തന്നെ അവൻ നശിക്കുന്നത് വരെ ഉരുകിക്കൊണ്ടിരിക്കുമായിരുന്നു. വലാക്കിൻ യഖ്തുലുഹുല്ലാഹു ബിയദി, പക്ഷെ അള്ളാന്റെ തീരുമാനം, ഈസബ്നു മറിയമിന്റെ കൈ കൊണ്ട് അവനെ നശിപ്പിക്കണമെന്നുള്ളതാണ്. ഫയുരീഹിം ദമഹു, എന്നിട്ട് അള്ളാഹു അവന്റെ രക്തം കാണിച്ചു കൊടുക്കും. ആരുടെ? മസീഹുദ്ദജ്ജാലിന്റെ രക്തം കാണിച്ചു കൊടുക്കും. ഫി ഹർബത്തിഹി, ഈസബ്നു മറിയം അദ്ദേഹത്തെ കുത്താൻ ഉപയോഗിച്ച ബയണത്തിൽ അതിന്റെ രക്തം കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. هذا والله تعالى أعلم، وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك.